നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രിയ ദൈവമേ, കർത്താവായ യേശു വരുന്നു എന്ന വാഗ്ദാനത്തിനായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അവിടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹത്തായ യോഗത്തിനായി ഞങ്ങൾ കൂടി വരും. കടന്നു വരാനുള്ള അവസാനിക്കാത്ത കാലത്തിനായി സന്തോഷത്തിന്റെ പാട്ടുകളാൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തും. ഇന്ന് രാത്രി യോഗത്തിനുമേൽ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നു. ഈ കൂടാരത്തിനും ഇതിന്റെ ജോലിക്കാർക്കും ഇതിന്റെ പാസ്റ്റർമാർക്കും ഇതിന്റെ സഹപ്രവർത്തകർക്കും സഹപാസ്റ്റർമാർക്കും മറ്റെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, ഈ യോഗത്തിലായിരിക്കാൻ അനേക മൈലുകൾക്കപ്പുറത്തൊന്നും വന്ന ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അവരുടെ വീടുകളിലേക്ക് അവർ തിരികെ യാത്രയാകുമ്പോൾ നിന്റെ കൃപയുടെ കരം അവരുടെ മേൽ വെക്കണമേ. ഇത് അനുവദിക്കണമേ കർത്താവേ. കർത്താവിന്റെ ഭവനം എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലത്ത് ആരാധനയ്ക്കായി വളരെ അനേക നേരങ്ങളിൽ ഞങ്ങളെ ഒരുമിച്ച് കൂടാൻ ഇടവരുത്തണമേ. കർത്താവേ, ഇന്ന് രാത്രി ടെലിഫോണിലൂടെ സന്ദേശം കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന ഓരോ വ്യക്തിയും യേശു ക്രിസ്തു അവരുടെ സ്വന്തം രക്ഷിതാവായി ഇന്ന് രാത്രി കണ്ടുമുട്ടട്ടെ. രോഗികളും പീഡിതരുമായിരിക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കണമേ. പിതാവേ, നിന്റെ ദാസൻ യേശുവിന്റെ നാമത്തിൽ സേവയ്ക്കായി തയ്യാറായിരിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നതിനാൽ വളരെ സന്തോഷമുണ്ട്. ഒരു പ്രാവിൻ ചിറകന്മേൽ എന്ന സഹോദരൻ ഏർണിയുടെ പാട്ടിന് അവസാന ചരണം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കയറി വന്നു. സുന്ദരമായ പാട്ട്, തീർച്ചയാണ്, തീർച്ചയായും മനോഹരം. മാത്രമല്ല അത് അവസരോചിതവുമാണ് എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. രാജ്യത്തിൽ എല്ലായിടത്തുനിന്നും ഇന്ന് രാത്രി ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും, ഇന്ന് രാത്രിയിൽ കെട്ടിടത്തിൽ തങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളുടെ മുഖങ്ങളിലെ പ്രതീക്ഷകളുമായുള്ള കാത്തിരിപ്പ് കാണാൻ നിങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അത് അത്ഭുതകരമായ സമയമായിരിക്കട്ടെ. സഹോദരൻ ജാക്ക് മൂറിനും സഹോദരി മൂറിനും ഞങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ നോയിൽ, സഹോദരൻ ബൂട്ട്ലാറെ, സഹോദരൻ ബ്രൗൺ, ഇവിടെ സഹായികളായ എല്ലാവർക്കും, മുഴുവൻ കൂടാരത്തുള്ളവർക്കും, സകല ജോലിക്കാർക്കും ഞങ്ങളെ തിരികെ ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. അതൊരു വാസ്തവമായും ഒരു വിധത്തിലെ അത് യാദൃശ്ചികം എന്ന് പറയാനാകില്ല. കേവലം അത് ദൈവത്തിന്റെ കൈകളാൽ പ്രവർത്തിച്ചു ഒന്നായിരുന്നു. ഈ കാര്യം സംഭവിക്കുന്നതിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു സ്വപ്നം കണ്ട സഹോദരൻ ഇവിടെയുണ്ട്. പറഞ്ഞു, ഞാൻ ഒരു ജോഡി വെള്ള കാൽച്ചാട്ടകളും ഇന്ത്യക്കാരുടെ മൃദുചർമ്മ പാദകവും ധരിച്ചിരിക്കുന്നു. യോഗത്തിനായി സഹോദരൻ ജാക്ക് വിളിക്കുമ്പോൾ കൃത്യമായും അപ്രകാരം തന്നെ, കൃത്യമായും അങ്ങനെ തന്നെ ഞാൻ കാർസലണിലെ കൊളോറോഡയിൽ നിന്നിരുന്നു. ഇന്ത്യക്കാരുടെ മൃദുചർമ്മ പാദകവും ഒരു ജോഡി വെള്ള ലെവി കാൽച്ചട്ടയും ധരിച്ചിരുന്നു. സഹോദരൻ ലിയോ, നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ അല്പസമയത്തിന് മുമ്പ് സന്ധിക്കാൻ പോവുകയായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ യോഗം അതിന്റെ ജന്മസ്ഥലമെടുത്തിരുന്നു. ഇപ്പോൾ ഇത് ഞായറാഴ്ച രാത്രിയാണ്. ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ മുഴു രാത്രിയിലും നിങ്ങളിൽ അനേകർ വണ്ടി ഓടിക്കേണ്ടി വരും എന്നെനിക്കറിയാം. നിങ്ങളിൽ ചിലർ രാവിലെ ഓടിച്ചെന്നും വരാം. എനിക്കും എന്റെ മുന്നിലും രണ്ടു ദിവസത്തെ വണ്ടി ഓടിക്കൽ വരുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ നിങ്ങളെ അധിക നേരം പിടിച്ചിരുത്തില്ല. ഇതിനെ ഒരു പഴയകാല രാത്രിയിലെ പോലെയാക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ രാത്രി സഹോദരൻ ബ്രൌണും സഹോദരൻ ജാക്കും ഞങ്ങൾ എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പ് രോഗികൾക്കായി പ്രാർത്ഥിച്ചിരുന്നത് പോലെ അന്ന് ഞങ്ങൾ ചെയ്ത അതേ രീതിയിൽ തന്നെ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുറകിൽ നിങ്ങൾക്കെന്നെ കേൾക്കാമോ? ഞാൻ ഈ മൈക്കുകളെ അല്പം താഴ്ത്തി വയ്ക്കാൻ പോവുകയാണ്. എന്തെന്നാൽ എനിക്ക് തൊണ്ടയടപ്പുണ്ട്. അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കാര്യം, ചെറിയൊരു സംഭവം നടന്നു. എന്താണ്? അതായത്, അല്പനേരം മുമ്പ് അവർ എന്നോടത് പറഞ്ഞിരുന്നു, ഒരു സഹോദരൻ വിഭാഗീയ സഭാ സമ്പ്രദായത്തൊന്നും ഇപ്പോൾ പുറത്തു വന്നതേയുള്ളൂ. സന്ദേശത്തെക്കുറിച്ച് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ഷെവർ പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾക്ക് എല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞിട്ട് അയാൾ എവിടെ എത്തിയെന്ന് പോലും അറിയാനായില്ല. അങ്ങനെ അയാൾ ഡൗൺ ടൌണിലേക്ക് പോയി. അവിടെ ജനക്കൂട്ടം കണ്ടിട്ട് ഇവിടെയാണോ ബില്ലി ബ്രൻഹാം പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് അയാൾ ചോദിച്ചു. അയാൾ പറഞ്ഞു, അല്ല, ഇവിടെ ഒരു സിനിമയുടെ വിധത്തിൽ ബില്ലി ഗ്രഹാം പ്രസംഗിക്കുന്നതാണ്. അയാൾ പറഞ്ഞു, അതെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റായ സ്ഥലത്ത് വന്നുവിട്ടു. അയാൾ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് വന്നു. അയാൾ ചോദിച്ചു, എനിക്കിപ്പോൾ എവിടേക്ക് പോകാനാകും കർത്താവേ? പറഞ്ഞു, അയാൾ ഈ പ്രധാന തെരുവിലൂടെ നടക്കാൻ തുടങ്ങി. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ അവസാനത്ത് ഒരു ദേവാലയം ഉണ്ടായിരുന്നു, ടെക്സസ് തെരുവ്. അവിടെ ആലയത്തിന് മുകളിൽ ഒരു വലിയ വെള്ളക്കുരിശുണ്ട്. കർത്താവ് അയാളോട് പറഞ്ഞു, അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അയാൾ അവിടെ എത്തിയപ്പോൾ അവിടെയായിരുന്നു. അതെ, അത് തീർത്തും അവിടെയായിരിക്കും. അവിടെ ചുറ്റിനും വളരെയേറെ കാറുകൾ കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞു, ഒരു മണവാളനും മണവാട്ടിയും ആലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവിടെ ഒരു വിവാഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ രാത്രിയായിരുന്നു അത് പുറത്തു വരുന്നത് ഞാൻ കണ്ടു. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഇതാണത്. നീ മണവാളനൊപ്പം പോകാനായി വിഭാഗീയ സഭാ സമ്പ്രദായം വിട്ട് മണവാട്ടിയിലേക്ക് കടക്കാൻ പുറത്തു വന്നിരിക്കുന്നു. കാണുന്നോ, കാണുന്നോ? ഞങ്ങൾ അതിലേക്ക് നടന്നീങ്ങുമ്പോൾ ആ കുരിശിന് നേരെ മുകളിലായി ചന്ദ്രനും നക്ഷത്രങ്ങൾ തൂങ്ങിക്കിടന്നു. തെരുവിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഞാൻ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് ദൈവത്തിലുള്ള എന്റെ വിശ്വാസത്തെയും എന്റെ മിനിസ്റ്ററിയെയും ഒരുപക്ഷെ ശാഖിക്കും വിധമുള്ളതാണ് എന്ന് ഞാൻ നിരൂപിക്കുന്നു. ട്യൂസനിൽ വെച്ച് അത് ആ വിക്ടർ ലീ ഡ്യൂക്സിലൂടെ സംഭവിച്ചു. അയാൾ ഒരു ഫ്രഞ്ചുകാരൻ, അയാൾ ഒരു കളങ്കമറ്റ ഫ്രഞ്ചുകാരനാണ്. അതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കുകയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനൊന്നും വിഭാഗീയ സഭാ സമ്പ്രദായത്തെ വേർതിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ രാത്രി സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനോട് ആവശ്യപ്പെട്ടു, ഒരു പ്രശസ്ത പെന്തക്കോസ് സഭയിൽ നിന്നും അതിനെപ്പറ്റി ഒരു ചെറിയ സംഭാഷണം നടത്താനായി ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെ ഡാനി ഹെൻറി, അയാൾ ഏതോ സിനിമാ താരത്തിന്റെ കസിൻ ആണ് എന്നാണ് ഒരു വിചാരം. അയാൾ ഒരു ബാപ്റ്റിസ്റ്റുകാരനാണ്. അയാൾ പ്രസംഗവേദിയിലേക്ക് ഓടി വന്ന് എന്റെ ചുറ്റിനും അവന്റെ കൈകളെ ചുറ്റിക്കൊണ്ട് പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, ഇത് ദൈവനിന്ദകമായി കേൾക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നില്ല, എന്നാൽ അത് വെളിപ്പാടിന് 23-ാമത്തെ അധ്യായം തന്നെയാകും. അവൻ മറ്റെന്തോ പറയാൻ തുടങ്ങുമ്പോൾ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഈ മൂന്ന് ഫ്രഞ്ച് ഭാഷക്കാരും ഒരു ഫ്രഞ്ചുകാരി സ്ത്രീ, ലൂസിയ നിന്നുള്ള തടിച്ച ഭാരമേറിയ സ്ത്രീയാണ്, കറുത്തിരുണ്ട നിറം. ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ അവൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. അയാൾ പറഞ്ഞ കാര്യം ഒരു തുണ്ടു പേപ്പറിന് മേൽ കുറിച്ചെടുത്തു. അപ്പോൾ വിക്ടർ ഡി ലൂക്സ്, ഒരു മിനിസ്റ്ററാണ്, അതേ കാര്യം കുറിച്ചെടുത്തു. അവർ കുറിപ്പുകളെ ഒത്തുനോക്കുകയോ അഥവാ അത് ചെയ്യാൻ പോവുകയായിരുന്നു. ഒരു ചെമ്പൻ തലമുടിയുള്ള വെളുത്ത ശരീരവും നീല കണ്ണുകളും മനുഷ്യൻ അവിടെ ഏറ്റവും പിന്നിടുന്നിരുന്നു. അയാളാൽ കഴിയുന്നതിന്റെ ഏറ്റവും പിന്നിലായിരുന്നു. ആ കുറിപ്പുകളെ നോക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു വന്നു. അയാൾ UNലെ ഫ്രഞ്ച് പരിഭാഷകനായിരുന്നു. ഈ മൂന്ന് കുറിപ്പുകളും ഒരുപോലെ തന്നെയായിരുന്നു. അതിങ്ങനെ പറഞ്ഞു, നീ ഈ കടുപ്പമേറിയ വഴി തിരഞ്ഞെടുത്തതിനാൽ നീ അത് തിരഞ്ഞെടുത്തു, നീ അതെടുത്തു, നിന്റെ സ്വന്തം തിരഞ്ഞെടുപ്പിനാൽ അത് തിരഞ്ഞെടുത്തു. പാഠ്യക്രമത്താൽ നമുക്കതറിയാം, മോശയ്ക്ക് അവന്റെ സ്വന്തം തിരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു. പറഞ്ഞു, ഇത് യഥാർത്ഥവും ശരിയുമായ വഴിയാണ്, എന്നാൽ ഇത് എന്റെ വഴിയാണ്. എന്താ ഒരു നീ എടുത്തിരിക്കുന്നത്? എത്ര മഹത്വമേറിയ തീരുമാനം. പറഞ്ഞു, ഈ കാരണത്താൽ സ്വർഗത്തിന്റെ ഒരു വലിയ പങ്ക് നിനക്കായി കാത്തിരിക്കുന്നു. ഇതിൽ തന്നെ അത് ഉണ്ടാക്കാനിരിക്കുന്നതിലും സംഭവിക്കാനുള്ളതിലെയും സ്നേഹത്തിന്റെ ബൃഹത്തായ ജയമാണ്. അവ മൂന്നും ഒരുപോലെയായിരുന്നു. അതിന്റെ മൂലക്കുറിപ്പ് എന്റെ ബൈബിളിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ അതിനെ അവിടെ നോക്കി, അത് കാണാനായില്ല. എന്നെപ്പോലെ തന്നെ ഡാനി ഹെൻറിക്കും ഫ്രഞ്ച് ഭാഷയല്ലാതെ ഇംഗ്ലീഷ് ഭാഷ നല്ല വശമില്ലായിരുന്നു. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഫ്രഞ്ച് ഭാഷയെപ്പോലെ തന്നെ അവർ ക്രിയാവിശേഷണത്തിന് മുന്നിൽ ക്രിയാപദത്തെ വച്ചിരുന്നു. ഈ മൂന്ന് പേരുടെയും പരിഭാഷ കൃത്യമായും ഒരുപോലെയായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഡാനി ഹെൻറി അയാൾ ഉണ്ടാക്കി. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഡാനി കേൾക്കുന്നുണ്ടാകാം, വിക്ടർ ലീ ഡ്യൂക്സും കേൾക്കുന്നുണ്ടാകാം. എന്തെന്നാൽ അയാൾ ട്യൂസണിലാണെന്ന് ഞാൻ അറിയുന്നു. സഹോദരൻ ഗ്രീൻ പാസ്റ്ററായിട്ടുള്ള ട്യൂസൺ കൂടാരത്തിൽ ജനങ്ങളും കൂടാരത്തിലായിരിക്കും. ഇതുവഴി കടന്നുപോകുന്ന നാഷണൽ ഹൈവേ 80 വശത്തുള്ള ഫുഡ് പാർക്ക് അവന്യൂവിൽ വെച്ച് സഹോദരൻ വിക്ടർ ലീ ഡ്യൂക്സ് ഒരു കൂടാര മീറ്റിംഗ് നടത്തുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നാളെയോ അതിന്റെ അടുത്ത രാത്രിയിലോ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ അവിടെ എത്ര ദിവസം ഉണ്ടാകുമോ അത്രയും ദിവസം പോയി അദ്ദേഹത്തെ കേൾക്കൂ. ഡാനിയും അയാളോടൊപ്പം ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ അവർ കൂടാരത്തിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടാകാം, എനിക്കറിയില്ല. അത് കഴിഞ്ഞയുടൻ തന്നെ ഡാനി യെരുശലേമിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, യേശുവിനെ കിടത്തിയിരുന്ന കല്ലിലെ ബോർഡിന്മേൽ, കല്ലറയിലെ കല്ല് പലകയിൽ കിടക്കുമ്പോൾ ഉയർപ്പ് മുമ്പ് അവന്റെ മൃതദേഹം അതിന്മേൽ കിടത്തിയിരുന്നു. പറഞ്ഞു, പെട്ടെന്ന് ഞാൻ അയാളുടെ മനസ്സിൽ വന്നു. പിന്നെ പുറത്തേക്ക് ഓടി വന്ന് കരയാൻ തുടങ്ങി. അയാൾ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ അയാൾ പാറകളിൽ നിന്നും വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. ഉരുണ്ടു വീഴുന്ന പാറക്കല്ലുകൾ എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. പറഞ്ഞു, അവർ അവനെ ക്രൂശിച്ചു എന്ന് പറയപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നതോടൊപ്പം അയാളും പോയി. അവിടെ വെച്ച് അയാൾ പൊട്ടിച്ചെടുത്തു ഒരു ചെറിയ പാറ കഷ്ണം. ഏകദേശം 1 സ്ക്വയർ ഇഞ്ച് വലിപ്പം വരും. ഒരു പാറയിൽ നിന്നും അത് പൊട്ടിച്ചെടുത്ത് അതിനെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന ഉദ്ബോധം തോന്നിയതിനാൽ അതിനെ പോക്കറ്റിൽ ഇട്ടു. അയാൾ അത് ചെയ്തപ്പോൾ എന്തോ അയാളോട് പറഞ്ഞു, അതിൽ നിന്നും ബ്രദർ ബ്രൺഹാമിന് കുപ്പായ കയ്യേറ്റം വെക്കുന്ന ഒരു ജോഡി ബട്ടണുകളെ ഉണ്ടാക്കുക. അങ്ങനെ അയാൾ അതിനെ ആസിഡിലിട്ടു. അപ്പോൾ അതിന്റെ നിറം സാധാരണ ചുണ്ണാമ്പ് കല്ല് പോലെ കാണപ്പെട്ടിരുന്ന പാറ രക്തനിറത്തിലെ ഒരു കല്ലായി തീർന്നു. അയാൾ അതിൽ നിന്നും കുപ്പായ കയ്യേറ്റം വെക്കുന്ന ബട്ടണുകളെ ഉണ്ടാക്കി. അവയെ എനിക്ക് തരുമ്പോൾ അയാൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആ രണ്ട് കുപ്പായ കയ്യേറ്റം വെക്കുന്ന ബട്ടണുകൾക്കും നേരെ നടുവിലൂടെ ഒരു ഇടുങ്ങിയ കീറൽ. ഇന്ന് രാത്രിയിൽ ഞാൻ അവയെ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ ധരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇറ്റ് വീഴുന്ന രക്തത്തിന്റെ നേരായ യാത്രയിലുടനീളം ശരിയാം വിധം ഒരു രക്തക്കല്ലിന്റെ നിറം. കൃത്യമായും അവന്റെ പ്രവചനം പറയുന്നത് പോലെ ഇടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത്. പ്രവചനത്തിൽ നോക്കൂ, ഞാൻ അയാൾക്കത് കാണിച്ചു കൊടുത്തു. ഡാനി, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിലോ, താങ്കളോ അഥവാ സഹോദരൻ ലീ ഡ്യൂക്സോ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, ഞങ്ങൾ ഈ രാത്രിയിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ പഴയകാല രാത്രിയിലെ രീതി പോലെ ചെയ്യാൻ പോകുകയാണ്. സുവിശേഷത്തിന്റെ വഴിയിൽ, വചനത്തിന്റെ വഴിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഇടുങ്ങിയ നേരായ വഴികൾ നടക്കാനായതിൽ ഞാൻ സന്തോഷവാനാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ വളരെ നല്ലവരാണ്. ഞാൻ ഇപ്പോൾ തന്നെ അധിക നേരം സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ വളരെ നാളുകളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാനായി 300-നും 400-നും ഇടയ്ക്ക് ആളുകൾ വരുമെന്ന് ബില്ലി എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ സന്ദേശം അവസാനിപ്പിക്കാൻ ധൃതിപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരിസോണയിലുള്ളവരെ, അടുത്ത ശനിയാഴ്ച രാത്രി ഞങ്ങളവിടെ ആ പട്ടണത്തിന്റെ പേര് ഓർത്തു വയ്ക്കാൻ കഴിയുന്നില്ല, യൂമ അരിസോണയിലെ വിരുന്നിലുണ്ടായിരിക്കും. അതുകഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലും മറ്റ് മുൻകൂട്ടി അറിയിച്ച സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ തിരുവചനത്തൊന്നും ഞാൻ ഒരു വിഷയമെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ഇന്ന് ലഘുഭക്ഷണശാലയിൽ മാരിയോണിന്റെ ലഘുഭക്ഷണശാല ഇരിക്കുകയായിരുന്നു. ഞാനും എന്റെ ഭാര്യയും സഹോദരൻ ജാക്കും അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. ഒരല്പസമയം ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മാരിയോണിന്റെ ലഘുഭക്ഷണശാലയിലേക്ക് പോയത്. ഞങ്ങൾ പുറത്തു പോയിരുന്നില്ല. മാത്രമല്ല, സ്ത്രീകൾക്കും അതിനു മുമ്പ് ഒരിക്കലും ഒരുമിച്ച് വരാൻ കഴിഞ്ഞിരുന്നില്ല. അവിടേക്ക് ഒരു ചെറുപ്പക്കാരനായ വ്യക്തി എന്റെ അടുത്ത് വന്നു. അയാളുടെ പേര് ഗ്രീൻ എന്നാണ്. അയാൾ സഹോദരൻ പെരി ഗ്രീന്റെ പിതാവാണ്. അയാൾ ചോദിച്ചു, ബ്രദർ ബ്രൺഹാം, താങ്കൾ കഴിഞ്ഞ രാത്രിയിൽ ഒരു ജോണി പിന്നിനെ പറ്റി പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്കറിയാം? അത് വാസ്തവമായും ഒരു അതെന്താണ്, ബോബി പിന്നോ? അയാൾ പറഞ്ഞു, താങ്കൾ ഒരു ജോണി പിന്നിനെ പറ്റി പറഞ്ഞിരുന്നു. ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു ജോണി പിൻ വാങ്ങി വന്നിട്ടുണ്ട്. അയാൾ അതിനെനിക്ക് തന്നു. ഇപ്പോൾ അതൊരു ജോണി പിന്നാണ്. മഹിളകളെ, അത് മുടിയിൽ വെക്കാൻ കഴിയില്ല, ഒരു ജോണി പിൻ. അയാൾ പറഞ്ഞു, അയാൾ അതിനെ വർഷങ്ങളോളം അയാളുടെ ബൈബിളിന്റെ പേജുകളെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് യഥാർത്ഥ ഒരു ജോണി പിൻ തരും. അതിനാൽ സഹോദരൻ ഗ്രീൻ, താങ്കൾ ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു ഇത് കേൾക്കുന്നെങ്കിൽ, ആ ജോണി പിൻ വളരെ നല്ലതാണ്, വളരെ നന്നായി ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നാം നേരെ വചനത്തിലേക്ക് കടക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം 55-ാമത്തെ സങ്കീർത്തനങ്ങളിലേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം മത്തായി 3 കൂടെ. ഇന്ന് രാത്രിയിൽ എന്റെ വിഷയം സഹോദരൻ ഏർണിയുടെ പ്രതിപാദ്യം തന്നെ, ഒരു തൂവള്ളപ്രാവിന് ചിറകിന്മേൽ. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വേദഭാഗത്തെക്കുറിച്ച് കുറിപ്പുകളെയും പ്രതിപാദിക്കാനേ കഴിഞ്ഞേക്കില്ല. എന്നാൽ അവയിൽ നിന്ന് ചിലതിനെ ഞാൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ സന്ദേശത്തിനായി വാക്കുകൊടുത്തിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച രാത്രി യൂമയിൽ വച്ച് കർത്താവ് അനുവദിക്കുമെങ്കിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് വേണ്ട നിബന്ധനകൾ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 53. എന്നോട് ക്ഷമിക്കണം, സങ്കീർത്തനങ്ങൾ 55. ദൈവമേ, ക്ഷമിച്ചോ, 55. അതെ സർ. ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ. എനിക്ക് ചെവി തന്ന് ഉത്തരമല്ലണമേ. ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എന്റെ മേൽ നീതി കടിച്ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. സേല, സേല എന്നാൽ ആമേൻ. ദാവീദ് വൻകാടുകളെ ഇഷ്ടപ്പെട്ടിരുന്നവൻ. ജനങ്ങൾ അവനെ വിശ്വസിക്കാതെയും ശത്രു അവന്റെ മേൽ കടന്നു വന്ന് നിരാശനായിത്തീരുകയും ചെയ്തപ്പോൾ അവൻ പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ കാടുകളിലേക്ക് പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതേ വിധത്തിൽ എത്ര പ്രാവശ്യം ഞാനും വിചാരിച്ചു, എന്റെ പൊക്കണ സഞ്ചിയും ചുമരിൽ തൂക്കിയിരുന്ന തോക്കും എടുത്തുകൊണ്ട് ഒരിക്കലും തിരികെ വരാതെ വണ്ണം വൻകാടുകളിൽ പോകണം. ആ ദിവസം കാണാനായി ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഞാൻ ഒരിക്കലും ഒരു ശവസംസ്കാര ചടങ്ങ് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, കാട്ടിനുള്ളിലേക്ക് ചെന്ന് ആ പഴയ ബ്ലോണ്ടിയ മരത്തിൽ ചാരി വെച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകാനായെങ്കിൽ, എന്നോട് ക്ഷമിക്കണം, അതെന്റെ തോക്കാണ്, ഞാൻ അത് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന എന്റെ ഭാര്യയും കൂടി ഉദ്ദേശിച്ചാണ്. ആ തോക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സഹോദരൻ തന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിനാൽ ഒരു വെടിയുണ്ട പോലും നഷ്ടപ്പെടാതെ 55 നായാട്ടം നടത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് 700 മുതൽ 800 അടിയോളം ദൂരത്ത് വെച്ചായിരുന്നു. ഞാൻ അതിനെ ബ്ലോണ്ടി എന്ന് വിളിച്ചിരുന്നു. എന്നാൽ എന്റെ ഭാര്യ ഒരു കറുത്ത മുടിയോടുകൂടിയ മദാമ്മയാണ്. അതിനാൽ അവളെ ഞാൻ വിചാരപ്പെടുന്നതിനേക്കാൾ അധികം തോക്കിന് വിചാരപ്പെടുന്നു എന്ന് പറയുമായിരുന്നു. എന്നാൽ അങ്ങനെ ഞാനൊരു മരത്തിന് മറുവശത്തായിരുന്നു കൊണ്ട് ഇങ്ങനെ പറയും, കർത്താവേ, ഏതെങ്കിലും ഒരു നാൾ ജോസഫ് ഇത് കാണാനിടവരട്ടെ. ഞാനൊരു പ്രാവിന്റെ ചിറകെടുത്തുകൊണ്ട് എവിടേക്കെങ്കിലും പറന്നു പോകാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ ഒരു പർവ്വതത്തിന് മുകളിൽ വെച്ച് ഒരു കഴുകനെ ശ്രദ്ധിച്ചിരുന്നത് പോലെ അത് നോക്കിയിരുന്നപ്പോൾ തന്നെ പറന്നുപോയി. അതിനെ കുറിച്ചുള്ള എന്റെ കഥ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞതുപോലെ നമുക്കിവിടെ 3 കൂടാരങ്ങളെ പണിയാം, ഇവിടെ ആയിരിക്കുന്നു നല്ലത് കർത്താവേ. എന്നാൽ പർവ്വതത്തിനടിവാരത്തിൽ രോഗികളും പീഡിതരും കാത്തുകൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും കാത്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ പകൽ ഉള്ളിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം. ഒരു നാൾ അവിടെ ഉണ്ടാകും ആ വെളുത്ത കഴുകൻ ചിറകുകൾ താഴേക്ക് വരികയും അവൻ നമ്മെ വഹിച്ചുകൊണ്ട് പോകുകയും ചെയ്തെന്ന് വരാം. ഇപ്പോൾ മത്തായി 3:16, ഞാൻ 16-17 വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഇവനിൽ വസിക്കുന്നത് എനിക്ക് വളരെ സന്തുഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ഈ പക്ഷിയെപ്പറ്റി ചില നിമിഷങ്ങൾ നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവെന്നത് എല്ലായ്പ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷികളിൽ ഒന്നാണ്. ഒരു പ്രാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഒരു പ്രാവ് വാസ്തവമായും ഒരു മാടപ്രാവും അതേ പക്ഷി തന്നെ. ഒരു മാടപ്രാവ് എന്നാൽ അത് വീട്ടിൽ വളർത്തുന്ന പക്ഷിയാണ്. രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടത് തന്നെ. അത് രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് ഞാൻ കണ്ടിട്ട്. ഒരു പ്രാവും ഒരു മാടപ്രാവും അവ രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടത് തന്നെ. ഈ പക്ഷികളുടെ സ്വഭാവവും വളരെ വിശിഷ്ടമായതാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് സഹോദരൻ മൂറയുമൊത്ത് ഇവിടെ ഒരു കൂടാരയോഗം നടത്തുമ്പോൾ കുഞ്ഞാടും പ്രാവും എന്നതിന്മേൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. നിങ്ങൾ എല്ലാവരും അത് ഓർക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ളത് വെച്ച് ആ പ്രാവാണ് ഏറ്റവും ശുദ്ധിയുള്ള പക്ഷി. അത് കഴിഞ്ഞാൽ നമുക്കുള്ളതിലെ ഏറ്റവും സൗമ്യമായ മൃഗം കുഞ്ഞാടാണ്. അവ രണ്ടും യാഗത്തിനുള്ള മൃഗവും പക്ഷിയുമാണ്. ദൈവത്തെ പ്രാവായും യേശുവിനെ കുഞ്ഞാടായും ഇവിടെ മാതൃകയാക്കിയിരിക്കുന്നത് എത്ര മനോഹരമായിരിക്കുന്നു. ഒരു ചെന്നായയുടെ മേൽ പ്രാവിനിരിക്കാനാകില്ല. അവന്റെ സ്വഭാവങ്ങൾ ഒന്നും ശരിയല്ല. അതിന് ഒരു നായയുടെ മേലും ഇരിക്കാൻ കഴിയില്ല. അവന്റെ സ്വഭാവവും ശരിയല്ല. ഒരു കുഞ്ഞാടിന് മേൽ അതിന് വസിക്കാനാകും. ആ രണ്ട് സ്വഭാവങ്ങളും ഒന്നായിരിക്കണം. നാമും അതേ വിധത്തിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ സ്വഭാവം ഗർജിക്കുന്നൊരു പാവയിൽ നിന്ന് സൗമ്യനായ ഒരു കുഞ്ഞാണ്ടിതായിരിക്കണം. പ്രാവ് കുഞ്ഞാണ്ട് നയിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കൂ, ആ കുഞ്ഞാണ്ട് തനിക്കുള്ളതെല്ലാം ആ പ്രാവിന് വേണ്ടി നഷ്ടമാക്കി. നോക്കൂ, പ്രാവ് എവിടേക്കാണ് അവനെ നയിച്ചത്? നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ തറയ്ക്കാൻ. ഇപ്പോൾ ആ പ്രാവ് ദൈവം തന്റെ പുത്രനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിച്ചു. അവനെ ഭൂമിയിലെ ഏറ്റവും സൗമ്യനും ഏറ്റവും ശുദ്ധിയുള്ള മൃഗവുമായിട്ട് പ്രതിനിധീകരിച്ചു, ഭൂമിയിൽ നിന്നുണ്ടായ സൃഷ്ടി. എന്നാൽ ദൈവം സ്വയം സ്വർഗത്തെ പ്രതിനിധീകരിച്ചപ്പോൾ ആകാശത്തിലെ ഏറ്റവും സൗമ്യവും ഏറ്റവും ശുദ്ധിയേറിയതുമായ പക്ഷിയായ ഒരു പ്രാവായിരുന്നു. ഇപ്പോൾ പ്രാവുകൾ വ്യത്യസ്ത തരത്തിലുണ്ട്. അവയിൽ തന്നെ അനേക വിധത്തിലുള്ളവയുമുണ്ട്. സാധാരണ നമ്മുടെ കുറുപ്രാവ് ഒരു തവിട്ട് നിറത്തോടുകൂടിയ ഇനമാണ്. അത് കഴിഞ്ഞാൽ ശോകപ്രാവുകളുണ്ട്, സന്ധ്യാപ്രാവുകളുണ്ട്. സെനോരോ പ്രാവ് എന്ന് വിളിക്കുന്നവയെ നാം വീട്ടിൽ വളർത്തുന്നു. അവൻ ഒരു ചാരനിറമുള്ളതും ചെറിയ ആകാരമുള്ളതുമാണ്. അതിന്റെ ചെറുകളിന്മേൽ ചുവന്ന വരകളോടുകൂടി വളരെ ചെറിയ ഇനമാണ്. അനേക തരത്തിലെ പ്രാവുകളുണ്ട്. അവയുടെ നിറങ്ങൾക്ക് തമ്മിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് മാടപ്രാവുകളുടെ കാര്യത്തിലും. ഇപ്പോൾ പ്രാവ് ഒരു വിചിത്രമായി ഉണ്ടാക്കിയ പ്രാവാണ്. എന്തെന്നാൽ അവന്റെ സ്വഭാവങ്ങൾ, അവന് ശുദ്ധിയില്ലാത്ത ഒന്നും തന്നെ തിന്നാൻ കഴിയില്ല. അവനത് ചെയ്യാൻ കഴിയില്ല. എന്തെന്നാൽ അവനെ അതിനായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാക്ക കപടവേഷധാരിയുടെ പ്രതിരൂപമായിരിക്കുമ്പോൾ പ്രാവ് ദൈവത്തിന്റെ പ്രതീകമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു കാക്കയ്ക്ക് ദിവസം മുഴുവൻ ചത്തജന്തുക്കളുടെ ശവം തിന്ന ശേഷം നേരെ വയലിലേക്ക് പറന്നു ചെന്ന് പ്രാവിനോടൊപ്പം ചേർന്ന് കോതമ്പ് തിന്നാനും കഴിയും. എന്നാൽ പ്രാവിന് കോതമ്പ് തിന്നാനാകും എന്നത് ശരി തന്നെ. എന്നാൽ അതിന് മരിച്ച ജന്തുക്കളുടെ ശവം തിന്നാൻ കഴിയില്ല. കാണുന്നോ? അവനത് ചെയ്യാൻ കഴിയില്ല. അവനെ ദഹിപ്പിക്കാൻ കഴിയില്ല. അവരത് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഇവ രണ്ടും പക്ഷിജാതികൾ, രണ്ടും പക്ഷികൾ എന്നാൽ എന്താണ്? അത് അവരുടെ ഘടനയാണ്. അങ്ങനെ തന്നെയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടേതും. ഒരു സാധാരണ വിഭാഗീയ സഭയിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക് എന്തും എടുക്കാം. എന്നാൽ ഒരു കലർപ്പില്ലാത്ത വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ എടുക്കാനാകില്ല. അവൻ വ്യത്യസ്തമായി പണിയപ്പെട്ടിരിക്കുന്നു. പ്രാവിന് പിത്തരസം ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാനായി. ഒരു പ്രാവിൽ പിത്തരസമില്ല, എന്തെന്നാൽ അതിനെ ആവശ്യമില്ല. അതുകൊണ്ട് അപ്രകാരം തന്നെ ഒരു ക്രിസ്ത്യാനിക്കൊപ്പവുമുള്ളത്. അവന് ഒരു കയ്പിന്റെയും ആവശ്യമില്ല. നോക്കൂ, എന്തെന്നാൽ അവന് ദൈവത്തിന്റെ ഭക്ഷണം മാത്രമേ കഴിക്കാൻ കഴിയൂ. അതിനെ അലിയിക്കാൻ അവൻ അതിനെ കയ്പെടുക്കുന്നില്ല, സ്നേഹത്തെ എടുക്കുന്നു. നോക്കൂ, അതിനാൽ അവൻ ആഹാരം ദഹിപ്പിക്കുന്നു. വിദ്വേഷം, ഓ, അവർ പറയും, അതെ, അവർ അതുമായി യോജിക്കുന്നില്ല. എന്നാൽ സ്നേഹം എല്ലായ്പ്പോഴും അതിനെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നു. ഇപ്പോൾ അവന് പിത്തരസമില്ല, അതിനാൽ അതുകൊണ്ട് അവന് കഴിയില്ല. മോശമായ എന്തെങ്കിലും തിന്നുക എന്നത് അവന് വിരുദ്ധമാണ്. അതല്ല, അവനത് ചെയ്താലോ അതവനെ കൊന്നുകളയുന്നു. എന്നാൽ ഒരു അപകടവുമില്ല, അവനത് തിന്നാൻ പോകുന്നില്ല. എന്തെന്നാൽ അതിനായുള്ള ഒരു വാഞ്ചയുമില്ല. അപ്രകാരം തന്നെയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വഴിയും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മേൽ ഒരു പാപവും കണക്കിടാൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ദാവീദ് പറഞ്ഞു, യഹോവ അകൃത്യം കണക്കിടാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങൾ കുഞ്ഞാട് രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുമ്പോൾ, കപട വിശ്വാസത്താലല്ല, എന്നാൽ വാസ്തവമായും ആ കുഞ്ഞാൻ രക്തത്താൽ, നിങ്ങൾ ചെയ്തുപോയ യാതൊന്നും ദൈവം കണക്കിടില്ല. എന്നാൽ നിങ്ങൾ രക്തത്തിന് കീഴിലാണ്, അവനത് കാണില്ല. അവിടെ ഒരു രക്തബലിയുണ്ട്. അവന് നിങ്ങളിൽ കാണാൻ കഴിയുന്ന ഏക കാര്യം, അവൻ നിങ്ങളുടെ പേർ ലോകാരംഭത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇട്ട ആ ഏക വഴിയിലൂടെയാണ്. അത് മാത്രമാണ് അവന് നോക്കാൻ കഴിയുന്നത്. എന്തെന്നാൽ നിങ്ങൾ ഒരിക്കൽ ചെയ്തിരുന്ന സകലത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾ കുഞ്ഞാടി രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഒരു പിത്തരസത്തിന്റെയും ആവശ്യമില്ല. നിങ്ങളിൽ അവിടെ ഒരു അശുദ്ധമായ സ്വഭാവങ്ങളുമില്ല. എന്നാൽ ആ കുഞ്ഞാൻ രക്തം ഇത് ചെയ്തിരിക്കുന്നു. അവിടെ നിങ്ങൾക്കായി ഒരു പാപബലി ഉണ്ടായി കാത്തുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ പാപം കണക്കിടാൻ കഴിയുന്നതല്ല. കൊള്ളാം, നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ പിന്നെ അത് എനിക്കിഷ്ടം പോലെ ഇടമനുവദിക്കുന്നു ബ്രദർ ബ്രാൻഹാം. ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് ചെയ്യാം. ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നു, സദാ നേരത്തും. എന്നാൽ ഒരു മനുഷ്യൻ യേശു അവന് വേണ്ടി വാസ്തവമായി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടിട്ടും അവന് പുറംതിരിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതവൻ ഒരിക്കലും ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നു. എന്റെ ഭാര്യ അവിടെ പുറകിലിരിക്കുന്നു. അവൾ എന്നെക്കാൾ 10 വയസ്സിന് എളുപ്പമാണെങ്കിലും എന്നെ പോലെ നരച്ചിട്ടുണ്ട്. അതിന്റെ കാരണമോ അവൾ എനിക്കും ലോകത്തിനുമിടയിൽ നിൽക്കുന്നു എന്നതാണ്. ഞാൻ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും കുടുംബത്തിൽ ഉണ്ടായിട്ട് ജീവിക്കാൻ പാടില്ല. ഞാൻ എന്റെ കുടുംബത്തെ എന്റെ ചുറ്റിനും വിളിച്ചു നിർത്തി ഇങ്ങനെ പറയുകയാണ്, ഇവിടെ നോക്കൂ ശ്രീമതി ബ്രൺഹാം, നീ ശ്രീമതി ബ്രൺഹാമാണെന്ന കാര്യം അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുറത്തു പോകുമ്പോൾ നിനക്ക് വേറെ ഭർത്താക്കന്മാർ ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു മനുഷ്യനെ നോക്കാൻ പാടില്ല, മറ്റുള്ള ഒരു കാര്യങ്ങളും നീ ഒരിക്കലും ശൃംഖരിക്കരുത്. നീ അങ്ങനെ ചെയ്താൽ ഞാൻ തിരികെ വരുമ്പോൾ നിന്നെ വിവാഹമോചനം നടത്തുന്നതാണ്. അവൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പറയും, ഇപ്പോൾ എന്റെ നല്ല മനുഷ്യ, ഞാനും താങ്കളോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ത്രീയെയും കൂട്ടരുത്. താങ്കൾ ഇതും അതും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ താങ്കൾ വീട്ടിലേക്ക് വരുമ്പോൾ താങ്കൾ തന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന് കണക്കാക്കിക്കൊള്ളണം. ഇപ്പോൾ അതൊരു സ്നേഹമുള്ള കുടുംബമായിരിക്കുമോ? കാണുന്നോ? ഇല്ല, ഞാൻ അവളെ വാസ്തവമായി സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിച്ചാലും അതിനെ പതുക്കെ നിശബ്ദമായി അല്ലെങ്കിൽ രഹസ്യമായി വെച്ചിരുന്നാൽ അതവിടെ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. എന്തുകൊണ്ടെന്നാൽ അവൾ എന്നെ സ്നേഹിക്കുന്നു. അവൾ ചെയ്താലും ഞാൻ അവളോട് പൊറുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും, എന്തുകൊണ്ടെന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു. എന്നാൽ ഞാൻ അവളെ അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ അവൾക്ക് ഒരു ദുഃഖവും ഉണ്ടാകാതിരിക്കാൻ അപ്രകാരം തന്നെ ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അവൾ എന്നോട് ക്ഷമിച്ചാലും ഞാൻ അവളെ യാതൊന്നിലും വിഷമിപ്പിക്കില്ല. ഞാൻ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് എനിക്ക് തോന്നും. എനിക്കൊരു നിമിഷം പോലും കാത്തിരിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്തെന്താണെന്ന് അവളോട് പറയും. എന്തെന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു. അതെ, അതാണ്, ഞാൻ അവളെ അപ്രകാരം ജഡപ്രകാരമുള്ള സ്നേഹത്താൽ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ യേശു ക്രിസ്തുവിനുള്ള ആത്മീയ സ്നേഹം അതിലും എത്ര വലുതായിരിക്കും. ഒരു പക്ഷേ ഞാനൊരു സിഗരറ്റ് വലിച്ചെങ്കിലോ? ഞാനൊരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. എന്നൊരിക്കലും ഞാനത് ചെയ്താൽ അവൻ അതിനോട് ക്ഷമിക്കും. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരൽപ്പം കുടിക്കുമെങ്കിൽ? ഞാനൊരു ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. അവൻ അതിനോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവനെ അത്രയേറെ സ്നേഹിക്കുന്നു. ദൈവമെന്നെ സഹായിക്കട്ടെ, ഞാൻ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത്തരത്തിലെ ഒരു ചപ്പുചവർ എന്നിൽ നിന്നും പോയിരിക്കുന്നു. അവനെ ഒരു കാക്കയിൽ നിന്നും ഒരു പ്രാവാക്കി മാറ്റിയപ്പോൾ അത് അതിന് വ്യത്യാസമുണ്ടാക്കി. എന്റെ അഭിലാഷയും കാര്യങ്ങളും എന്നെ വിട്ടുപോയി. അതിനുശേഷം പാപം എന്റെ മേൽ കണക്കിടുന്നില്ല. എന്തെന്നാൽ ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ചെയ്യണമെന്നുള്ളത് എന്നിൽ ഇല്ലാതെയായി. ഇപ്പോൾ ഈ പ്രാവിനെക്കുറിച്ചുള്ള മറ്റൊരു മഹത്തായ കാര്യം, അവൻ ഒരു വിചിത്ര പക്ഷിയാണ്. നിങ്ങൾ എല്ലാവിധത്തിലുള്ള പക്ഷികളെയും കണ്ടിട്ടുണ്ടല്ലോ. റോബിൻ എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ പക്ഷികളിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ഇപ്പോൾ ആൺകുട്ടികളെ, നിങ്ങൾ എന്റെ റോബിനെ വെടിവെക്കുന്നു, നിർത്തൂ, നോക്കൂ. എന്തെന്നാൽ നിങ്ങൾ അത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്റെ റോബിൻ അവന്റെ നെഞ്ചു ചുമന്നത് എങ്ങനെ നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു കുരിശിൽ മരിച്ചുകൊണ്ടിരുന്നു. അത് നിങ്ങൾക്കറിയാം. അവനെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ദൈവം ആ മനുഷ്യനെ മറന്നു. അവൻ മരിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈകളിൽ അണിതറച്ചിരുന്നു. അവന്റെ കാലുകളിൽ നിന്നും വശം നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. മുള്ളുകളുടെ കിരീടം അവന്റെ തലയിലായി. മുഖത്തുകൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ചെറിയ തവിട്ട് നിറമുള്ള ഒരു ചെറിയ പക്ഷി കടന്നുപോയി. അവൻ അതിലേക്ക് നോക്കി. അവൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദയനീയമായ കാഴ്ചയാണല്ലോ എന്നവൻ ചിന്തിച്ചു. അവനൊരു ചെറിയ പക്ഷിയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ ആ വലിയ റോമാക്കാരുടെ ക്രൂരമായ ആണി അവന്റെ കൈകളിലൂടെ തറയ്ക്കപ്പെട്ടിരുന്നത് കണ്ടു. അപ്പോൾ അവൻ അവിടേക്ക് പറന്നു ചെന്ന് അവയെ അവന്റെ ചെറിയ ചുണ്ടുകൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. രക്തത്താൽ അവന്റെ നെഞ്ച് മുഴുവൻ കുളിച്ചതുപോലെയായി. അന്ന് മുതൽ അത് ചുമപ്പായി തീർന്നു. ഞാൻ അവനെ കണ്ടുമുട്ടാൻ വരുമ്പോൾ അതിനെ ചേർത്ത് നിൽക്കാനായി എന്റെ മാറും അവൻ രക്തത്തിന്റെ പരിചയമായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ചെറു റോബിനെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു ചെറിയ റോബിന് കുളിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു പ്രാവിന് അത് ചെയ്യേണ്ടതില്ല. ഇല്ല, അവന്റെ അകത്ത് ഏതോ ഒരു തരം എണ്ണ പോലുള്ളത് ഉളവായിട്ട് ആ എണ്ണ അവനെ പൂശി അകത്തുനിന്നും പുറത്തേക്ക് വന്ന് അവന് വൃത്തിയാക്കുന്നു. നിങ്ങൾക്കതറിയാമോ? പ്രാവിന് അതുണ്ട്. പ്രാവ് തന്നെത്താൻ എണ്ണ പൂശുന്നു. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു മാടപ്രാവനെയോ അതല്ല അങ്ങനെയുള്ള എന്തിനെയെങ്കിലും കയ്യിലെടുത്ത് അതിന്റെ ഗന്ധം എന്താണെന്ന് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ എണ്ണ അത് അവന്റെ ഉള്ളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ ശരീരത്തിലുള്ള എണ്ണയുള്ള ഒരു ഗ്രന്ഥി അതിന്റെ തൂവലുകളെ പുറമേ വൃത്തിയാക്കുന്നു. എന്നാൽ അത് അകവശം നിന്നുമാണ് പുറത്തേക്ക് ശുദ്ധിയാക്കുന്നത്. അത് ശരിയാണ്. അവൻ ഒരു അത്ഭുതകരമായ ചെറിയ പക്ഷിയാണ്. ഇപ്പോൾ അവയെ നിങ്ങൾക്ക് ഇവിടെ ലൂസിയാനയിൽ വേട്ട ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. അത് ചെയ്യരുത്. ഓ, എനിക്കിത് ചെയ്യാനാകില്ല. ഞാനിങ്ങനെ നിരൂപിക്കുകയാണ്. എനിക്ക് വിശക്കുന്നെങ്കിൽ അതിന് കുഴപ്പമില്ല. എന്നാൽ അതിലൊന്ന് ആവശ്യമുണ്ടെന്നിരുന്നാലും ഞാൻ എനിക്കതിലേക്ക് കാഞ്ചി വലിക്കാൻ കഴിയില്ല. അവിടെയാണ്. ഒരു പ്രാവിന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മഹത്തും അതിശയകരവുമായ കാര്യമുണ്ട്. ഒരിക്കൽ എന്റെ അമ്മൂമ്മ, അവൾ ചെറോക്കി വനം പ്രദേശത്ത് നിന്ന് ഇവിടെ കെൻഡുക്കിയിലേക്ക് വന്നു. അവൾ മരിച്ചുകൊണ്ടിരുന്നു. അവർ അതിനെ കണ്ടമാല രോഗമെന്നോ മറ്റോ വിളിച്ചിരുന്നു. അവൾ മരിച്ചുകൊണ്ടിരുന്നു. അപ്പൂപ്പൻ കട്ടിലിന്റെ മറുവശത്തായി മുട്ടുകുത്തിയിരുന്നു. മമ്മായും ബ്രിട്ടിയാന്റിയും ഹൌലി ആന്റിയും കട്ടിലിനു ചുറ്റും മുട്ടുകുത്തി. ചാർലി മാമൻ ആ കുട്ടി അന്ന് വളരെ കുഞ്ഞ്, 4 വയസ്സു മാത്രം പ്രായമുള്ള ആൺകുഞ്ഞായിരുന്നു. മമ്മയാണ് ഏറ്റവും മൂത്തത്, 12 വയസ്സ് പ്രായം. അവളുടെ കിടക്കയിൽ അവൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കറുത്ത മുടി ചീകിക്കൊണ്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി. കാലത്തിന്റെ പാറയെ എനിക്കായി തുറന്നരിക, ഞാൻ സ്വയം നിന്നിൽ മറയട്ടെ. ആ ദിവസങ്ങളിൽ അപ്പൂപ്പൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ല. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷമായ ആ നദീതീരത്ത് ഞാൻ അവനെ 87 വയസ്സ് പ്രായമുള്ളപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. എന്നാൽ അവൾ തന്റെ ബലഹീനമായ കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവ് കതകന്റെ അടുത്തേക്ക് പറന്നു വന്നു. വട്ടത്തിൽ പറന്നു ചെന്ന് കിടക്കയുടെ മുകളിൽ ചെന്നിരുന്നു. പൂജനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം അവളുടെ പ്രാണനെ എടുത്തു. ഞാനും സഹോദരൻ ജാക്കും സഹോദരൻ ഗോർഡൻ ലിൻസയും ചേർന്ന് ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് പോയി. അവിടെ ഫ്ലോറൻസ് നൈറ്റിംഗലെ എന്ന് പേരോടുകൂടിയ പരേതനായ ഫ്ലോറൻസ് നൈറ്റിംഗലയുടെ ചെറുമകൾ എന്ന് അവകാശപ്പെടുന്നു എന്നാണ് എന്റെ വിശ്വാസം. അത് എനിക്ക് അനേക കത്തുകൾ എഴുതിയിരുന്നു. അവൾ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ക്യാൻസറിനാൽ മരിച്ചുകൊണ്ടിരുന്നു. അവൾ അതിന്റെ ചിത്രമെടുത്തിരുന്നു. അത് നിങ്ങൾ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലെ ഒരു മനുഷ്യജീവിയെ കണ്ടിട്ടില്ല. അന്നേ ദിവസം സഹോദരൻ ജാക്ക് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആലയത്തിന് തൊട്ടുപിന്നിലുള്ള പുരോഹിതന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അവളെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയതേയുള്ളൂ. വിമാനം നിലത്തിറങ്ങിയ ഉടൻ തന്നെ അവർ ഞങ്ങൾക്ക് സന്ദേശമയച്ചു. അവിടെ അപ്പോൾ അവളെ ഒരു ആംബുലൻസിൽ കിടത്തിയിരുന്നു. ഞാൻ അവിടെ ഇംഗ്ലണ്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞ് അവളെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വിമാനമാർഗം അവിടേക്ക് കൊണ്ടുവന്നു. ആ ധർമ്മോപദേശി അവളെ തന്റെ ഔദ്യോഗിക വസതിയിൽ കിടത്തി. അതിനാൽ ഞങ്ങൾ അവൾക്കായി പ്രാർത്ഥിക്കാൻ അവിടെ പിൻവശത്തേക്ക് പോയി. ഞാൻ അനേക രോഗികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവളുടെ ചെറിയ കൈകൾക്ക് ഒരിഞ്ചിലധികം വണ്ണമുള്ളതായി തോന്നിയിരുന്നില്ല. അവളുടെ തലയോട്ടി അവിടെ അത് രണ്ടു വശത്തു നിന്നും ഒരുമിച്ച് നാട കൊണ്ട് കെട്ടിയിരുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയുമായിരുന്നു. അവളുടെ തളർന്ന കാലുകൾ അവളുടെ ഇടുപ്പുകളുമായി ചേർന്ന് അതിനു മുകളിലായി ആയിരുന്നില്ല, രണ്ടിഞ്ച് ചുറ്റളവുമായി എല്ല് മാത്രം ശേഷിച്ചിരുന്നു. അവളുടെ കൈ ഉയർത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവൾ തന്റെ കൈ ഉയർത്താൻ കഴിയാത്ത വിധം ക്ഷീണിച്ചിരുന്നു. അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ അവളെ കേട്ടപ്പോൾ ഒരു നേഴ്സിലൂടെയാണ് അത് കഴിഞ്ഞത്. അവൾ പറഞ്ഞു, ദൈവം എന്നെ മരിക്കാൻ അനുവദിക്കണമെന്ന് ബ്രദർ ബ്രൺഹാമിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. അവൾക്ക് കഴിഞ്ഞിരുന്നില്ല, ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളുടെ മുഖത്തുള്ള ആ എല്ലുകളുടെ വശത്തുകൂടി കണ്ണുനിറൊഴുകുന്നതും ഞാൻ കണ്ടു. എവിടെ നിന്നാണ് അവൾക്ക് കണ്ണുനിറൊഴുക്കാനുള്ള അത്രയും നീരാവി കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്തെന്നാൽ അവളുടെ നാടികൾ തകർന്ന് അവൾ ഒരു ഭയാനകമായ അവസ്ഥയിലായിരുന്നു. രോഗിക്കായി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവൾ മരിക്കാനായി പ്രാർത്ഥിക്കാൻ എനിക്കായില്ല. എന്നാൽ അവൾക്ക് മരിക്കാൻ കഴിയില്ല എന്നതുപോലെ കാണപ്പെട്ടു. അവൾ അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ടിരുന്നു. ഞാനും നിങ്ങളുടെ പാസ്റ്ററും ചേർന്ന് മുറിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ ഒരു ചെറിയ പ്രാവ് ജനാലയുടെ മുകളിൽ പറന്നു വന്നിരുന്നുകൊണ്ട് കൂജനം ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ അത് അടുത്തുള്ള ആരുടെയെങ്കിലും വളർത്തു പ്രാവായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പുറത്ത് മൂടിക്കെട്ടിയിരുന്നു. ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ദ്വീപുകൾ അങ്ങനെയാണ്. ഈ ചെറിയ പ്രാവ് കൂജനം നിർത്തിയിട്ട് എവിടേക്കോ പറന്നകന്നു. ഞാൻ അവിടേക്ക് നടന്നു ചെന്ന് എന്റെ കൈ അവളുടെ മേൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. ഇന്ന് ആ സ്ത്രീ ഒരു പ്രാവിൻ ചിറകിന്മേൽ വളരെ ആരോഗ്യവതിയും ബലമുള്ളവളുമായി തീർന്നിരിക്കുന്നു. അവൻ സ്വയം അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവനെ ശുദ്ധിയാക്കുന്നു. ഒരു ക്രിസ്ത്യാനിയും അത് തന്നെയാണ് ചെയ്യുന്നത്. അവൻ അകത്തുനിന്നും ശുദ്ധിയാക്കുന്നു. അത് അഴുക്കാടലിൽ നിന്നും ശുദ്ധിയാക്കുന്നു. എന്തെങ്കിലും ദഹിപ്പിക്കാനായി അവനൊരു പിത്താശയ ഗ്രന്ഥിയുടെ ആവശ്യമില്ല. എന്നാൽ അവൻ അത് തിന്നില്ല. കാണുന്നോ, അവൻ അകത്തുനിന്നും പുറത്തേക്ക് ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ നാം ശ്രദ്ധിച്ചത് ഈ പക്ഷി. അനേക കാര്യങ്ങൾ ഞാനിവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ക്ലോക്ക് അതിവേഗം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പക്ഷിയെ പഴയ നിയമത്തിൽ യാഗത്തിനായി, ശുദ്ധീകരണത്തിനുള്ള പ്രായശ്ചിത്തത്തിനായി ഉപയോഗിച്ചിരുന്നത് കാണാം. അതിൽപ്പെട്ട ഒന്ന് നമുക്കിവിടെ ഉൽപ്പത്തി 15:9 നോക്കാം. ഈ വാക്യത്തെ നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ഇപ്പോൾ അബ്രഹാം ആയിരുന്നു. ദൈവം ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ അവൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ദൈവം തന്റെ വചനത്തെ അബ്രഹാമിനോട് തിരികെ ചെയ്യുന്നു. അവനത് ഒരു വിചിത്രമായ വിധത്തിൽ ചെയ്യുന്നു. ഏകദേശം ഇവിടെ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വാക്യത്തിൽ തുടങ്ങാം. അത് വളരെ തിടുക്കത്തോടെ വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നോക്കൂ, അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു. അവൻ ദർശനങ്ങൾ കണ്ടിരുന്നു. അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. യഹോവ മനശ്ശെ, നോക്കൂ. അതിനബ്രഹാം, ഇംഗ്ലീഷിലെ വലിയ എൽ ശ്രദ്ധിക്കൂ, ലോർഡ് ഗാഡ് എലോഹീം, കാണുന്നു, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകുകയില്ല. യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവന് ഒരു വാഗ്ദത്തം നൽകിയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ല? നോക്കൂ, അവിടെ വെച്ച് തന്നെ അബ്രഹാമിന് തോൽവിയടയാമായിരുന്നു. എന്നാൽ ആ ഉടമ്പടി വ്യവസ്ഥകൾക്ക് വിധേയമായിരുന്നില്ല. വാഗ്ദത്തം വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ളതായിരുന്നു. നിന്റെ ഉദരത്തു നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പോൾ അവന് 100 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. അവൻ അവനോട്, ഇങ്ങനെയാകും നിന്റെ സന്തതി എന്ന് പറഞ്ഞു. മക്കളില്ലാത്ത ഒരു മനുഷ്യന് ഇപ്പോൾ 100 വയസ്സുമായിരിക്കുന്നു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന യഹോവയായ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, കർത്താവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളതിന് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, അവനവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും. ഇപ്പോൾ 3 കളെ ശ്രദ്ധിക്കൂ, 3 വയസ്സ് പ്രായമുള്ളത്. ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. രണ്ടും ഒരേ വർഗം, രണ്ടും ഒന്നു തന്നെ. നോക്കൂ, അത് യാഗമായി അർപ്പിച്ചത് അവൻ യേശുവിന്റെ മുന്നടയാളം എന്നതുപോലെയായിരുന്നു. ആ ഉടമ്പടി ചെയ്തു അവൻ അവയെ എപ്രകാരമാണ് പിളർന്നത് എന്ന് നിങ്ങൾക്കറിയാം. അഥവാ മുൻകാലത്ത് അവർ അതിനെടുക്കുമ്പോൾ, അവർ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, അവർ ആ കരാർ എഴുതുന്ന സമയത്ത് അവർ അതിനെഴുതുന്നു. ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ ഉടമ്പടി രണ്ടായി കീറി ഒരു ഭാഗം ഒരാളും മറ്റേ ഭാഗം മറ്റേയാളും എടുക്കുന്നു. ചൈനക്കാരായ അലക്കുകാർ ചെയ്തിരുന്നത് പോലെ. ഇവിടെ ഉണ്ടായിരുന്ന ചൈനക്കാരന് അവന് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലായിരുന്നു. അതിനാൽ അവൻ അതിനെ പേപ്പറിന്മേൽ എഴുതി രണ്ടായി കീറി അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരുന്നു. ചൈനക്കാരായ അലക്കുകാർ ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അവയുടെ രണ്ടിന്റെയും അഗ്രങ്ങൾ ഒന്നോടൊന്നോ ചേർന്ന് വരണമായിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് അവനെ മൂഢനാക്കാൻ കഴിയില്ല. എന്നാൽ അവന്റെ പക്കൽ അതിന്റെ മറ്റേ വശമുണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെ പേർ പകർത്തി എഴുതുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അതുപോലെ ഒരു പേപ്പറിനെ നിങ്ങൾക്ക് കീറിയെടുക്കാൻ കഴിഞ്ഞേക്കില്ല. കാണുന്നോ? അതിനാൽ അവന്റെ പക്കലുള്ള അത് അതേ പേപ്പർ തന്നെ ആയിരിക്കണം. അതിനാൽ അവർ പൂർവ്വകാലങ്ങളിൽ മുമ്പ് അഥവാ പൗരസ് ദിവസങ്ങളിൽ അതേ വിധത്തിൽ തന്നെ ചെയ്തിരുന്നു. അവർ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ നടുവിൽ നിൽക്കും. ആട്ടിന്തോൽ രണ്ടായി കീറി ഓരോരുത്തൻ ഓരോ ഭാഗമെടുക്കും. ആ ഉടമ്പടി തീരുന്ന മുറയ്ക്ക് അവർ ആ 2 കഷ്ണത്തെയും കൂട്ടിച്ചേർക്കുമ്പോൾ അവർ കൃത്യമായും ഒരുമിച്ച് വന്നിരുന്നു. ഇപ്പോൾ ഈ ബലികളിലൂടെ ഇതിലൂടെ ദൈവം അവനെ ഇവിടെ എന്ത് കാണിക്കാൻ പോകുന്നു എന്നാൽ അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അത് എങ്ങനെയാണ് ക്രിസ്തുവിനെ കാൽവരിയിലേക്ക് കൊണ്ടുപോയി അവനെ രണ്ടായി കീറി അവന്റെ ശരീരം സ്വർഗത്തിലേക്കും അവന്റെ ആത്മാവ് നമ്മുടെ മേലും. അവന്റെ മേലുണ്ടായിരുന്ന അതേ ആത്മാവിനെ തന്നെ അവന്റെ ശരീരവുമായി അന്ത്യകാലത്തിൽ അവന്റെ മണവാട്ടിയായി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാണുന്നോ? കാണുന്നോ? അത് ശരിയാണ്. കാണുന്നോ? ഇപ്പോൾ ഒരു വിഭാഗ സഭയായിരിക്കില്ല, അത് വചനമായിരിക്കും. അവൻ എന്തായിരുന്നു? കാണുന്നോ? എന്നാൽ മനുഷ്യജീവിയിലെ കോശം പോലെ ആ വചനത്തിന് വചനത്തിനടുക്കലേക്ക് വരേണ്ടതുണ്ട്. നിങ്ങൾ അറിയുന്നത് പോലെ നിങ്ങളുടെ ശരീരം ഉരുവാകുന്ന വേളയിൽ അതിലെ ഒരു കോശം മനുഷ്യന്റേത്, മറ്റൊന്ന് നായുടേത്, അതിനടുത്തത് പന്നിയുടേത് എന്നായിരിക്കില്ല. ഓ അല്ല അല്ല, അത് മുഴുവനും മനുഷ്യകോശങ്ങളായിരിക്കും. അപ്രകാരമായിരിക്കും ക്രിസ്തു ശരീരവും മുഴുവനും ദൈവത്തിന്റെ വചനമായിരിക്കും. അതിന്റെ ഒരു ഭാഗമല്ല, അതിൽ ഏതെങ്കിലും സമ്പ്രദായം കൂട്ടിച്ചേർക്കുന്നതല്ല. അല്ല, അത് മുഴുവനും ക്രിസ്തുവിന്റെ ശരീരമായിരിക്കും. ഇപ്പോൾ ഇവിടെ അവൻ കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും ഉപയോഗിച്ചതായി നാം കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അവ രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും അതുകൊണ്ട് ശ്രദ്ധിക്കൂ, ഞാൻ ഏതാനും വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ലേവ്യ പുസ്തകം 12:6 ഇവിടെ സ്ത്രീകൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന നിർദ്ദേശം നാം കാണുന്നു. ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞു ജനിച്ചാൽ അവൾ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. അത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അവൾ തന്റെ ശുദ്ധീകരണത്തിനായി പ്രാവുകളുമായി സഭയിലേക്ക് വരാൻ 33 ദിവസം കാത്തിരിക്കണം. അതൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ സഭയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 96 ദിവസം കാത്തിരിക്കണമായിരുന്നു. ഇപ്പോൾ ഇവിടെ നാം 6 വാക്യത്തിൽ കാണുന്നത് മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം അവൾ 1 വയസ്സു പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. നോക്കൂ, അവളുടെ ദിവസം പൂർത്തിയാക്കപ്പെടുവോളം അവൾക്ക് അകത്ത് കടക്കാൻ കഴിയുകയില്ല. എന്നാൽ അവളുടെ ശുദ്ധീകരണത്തിനായി പുരോഹിതന് ഇവയെല്ലാം വാതിൽക്കൽ വരെ കൊണ്ടുവരാമായിരുന്നു. നോക്കൂ, ഒരു കുറുപ്രാവിനെയോ അഥവാ ഒരു പ്രാവൻ കുഞ്ഞിനെയോ ഇവയിൽ ഒരെണ്ണം, അവ രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടവയാണ്. ഇപ്പോൾ ഇത് പാപ പരിഹാര ബലിക്കായും പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായും ഒരു പ്രാവിനെ ഉപയോഗിച്ചിരുന്നു. അഥവാ കുഷ്ഠമുണ്ടായാൽ അത് പാപത്തിനൊരു വിധമാണ്. നിങ്ങൾ 2 പ്രാവുകളെ കൊണ്ടുവരണമായിരുന്നു. അവയിൽ ഒന്നിന്റെ തലയറുത്ത ശേഷം തല കീഴാക്കി മറ്റേതിനുമേൽ രക്തം വീഴ്ത്തുമായിരുന്നു. പിന്നീട് ആ പ്രാവിനെ സ്വതന്ത്രമായി വിടുന്നു. ആ പ്രാവ് പറന്നുയരുമ്പോൾ അവന്റെ ഇണയുടെ രക്തത്താൽ ഭൂമിയെ നനയ്ക്കുകയും ആ രക്തം ദൈവത്തോട് പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവാം ദൈവം പരിശുദ്ധൻ എന്ന് ആർപ്പെടുകയും ചെയ്യുമായിരുന്നു. യേശു ക്രിസ്തുവാണ് ആ മരിച്ചുകൊണ്ടിരുന്ന ഇണ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നാം സ്വതന്ത്രരായി തീർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവാം ദൈവം പരിശുദ്ധൻ എന്ന് ആർപ്പെടേണ്ടതിന് കൊല്ലപ്പെട്ട് നമ്മുടെ മേൽ തളിക്കപ്പെട്ടു. എത്ര മനോഹരമായ മാതൃക! എനിക്ക് കുറച്ചുകൂടി ശബ്ദമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നാം അല്പനേരം മുമ്പ് വായിച്ച വെളിപ്പാട് 3:16 പരിശുദ്ധാത്മാവിന്റെ മാതൃക ഈ പ്രാവിനെ ദൈവം അടയാളത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. സഹോദരൻ അല്പം മുമ്പ് പാടിയതുപോലെ നോഹയ്ക്ക് ഒരു അടയാളമായിട്ടാണ് അത് കൊടുത്തിരുന്നത്. ദൈവം അസന്തുഷ്ടനായി തീർന്നു. അവന്റെ കോപത്തെ ഒന്നിനും തടയാൻ കഴിയില്ലായിരുന്നു. എന്തെന്നാൽ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് അവൻ അരുളി ചെയ്തിരുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ച നിർദ്ദേശപ്രകാരം ഒരു പെട്ടകം പണിതു, അതല്ലെങ്കിൽ അവൻ അവന് കൊടുത്ത ക്രമപ്രകാരം അവനത് പണിതു. അവൻ അതിനുമേൽ ഒഴുകി നടന്നു. എനിക്ക് ഭാവനയിൽ കാണാനാകുന്നു അവരത് പറയുമ്പോൾ ആ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചിരുന്നത്. മഴ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃദ്ധനായ കിറുക്കൻ, ഒരു വയസ്സൻ ആ മലയുടെ മുകളിൽ ഒരു പെട്ടകമുണ്ടാക്കുന്നു. മഴയുണ്ടാകാനൊന്നും പോകുന്നില്ല. എന്നാൽ അത് നോഹ പറഞ്ഞു, എങ്ങനെയായാലും മഴ പെയ്യാൻ പോകുകയാണ്. അതിനുശേഷം എന്റെ അറിവിൻ പ്രകാരം അവൻ അതിനകത്ത് കടന്ന നാൾ, ഞാൻ ചിന്തിക്കുന്നത് അത് ഏത് ദിവസമെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല, അത് മെയ് 17 എന്നാണ് ഞാൻ കരുതുന്നത്. നോഹ പെട്ടകത്തിനുള്ളിൽ കടന്നപ്പോൾ ദൈവം വാതിലടച്ചു. കാർമേഘങ്ങൾ കടന്നു വരാൻ തുടങ്ങി. മഴ പെയ്യാൻ ആരംഭിച്ചു. ഓടകൾ നിറയാൻ തുടങ്ങി. ആഴിയുടെ ഉറവുകൾ തുറന്നു. നീരുറവകൾ ശക്തിയായി വെള്ളം പുറത്തേക്കൊഴുക്കി. അവസാനം ജനങ്ങൾ തങ്ങളുടെ വീട്ടിന്റെ മുകളിലേക്ക് കയറി. ആ പഴയ പെട്ടകം അവിടെ തന്നെ ശരിയായി. അവിടെ തന്നെ ഉറച്ചു നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ചുറ്റുമായി മതിയാകുവോളം കടന്നു വരാൻ തുടങ്ങി. അവൾ മുകളിലേക്ക്, ഉയരങ്ങളിലേക്ക് പൊങ്ങാൻ തുടങ്ങി. ജനങ്ങൾ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് ഉറക്ക നിലവിളിച്ചു. എന്നാൽ അതൊരു പ്രയോജനവും ചെയ്തില്ല. നോഹയ്ക്ക് ആ വാതിൽ തുറക്കാൻ കഴിയില്ലായിരുന്നു. ദൈവമാണ് അത് അടച്ചത്. അത് ദൈവത്തിന് മാത്രമേ തുറക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പെട്ടകമായ യേശു ക്രിസ്തുവും. കാൽവരിയിൽ ദൈവം നമുക്കായി ആ വാതിൽ തുറന്നു തന്നു. അവനത് തുറന്നു എന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അവൻ അതിനെ അടയ്ക്കുകയും ചെയ്യും. പിന്നെ അതൊഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ഭൂമിക്ക് മേൽ 1 ആഴം അതിന് ഉണ്ടായെന്നിരിക്കാം. ഈ ഭൂമി അതിന്റെ യഥാർത്ഥ ഭ്രമണപഥത്തിൽ നിന്നും അതിന്റെ വഴിയിൽ നിന്നും ഇടറിപ്പോയിട്ടുണ്ടായിരിക്കാം. ചുറ്റി അത് പോയിക്കൊണ്ടിരുന്നു. 40 പകലും മരങ്ങളുടെയും മരങ്ങളുടെ തടിച്ച ഭാഗങ്ങളുടെയും പർവ്വതങ്ങളുടെ മുകളിലൂടെയും മറ്റും ഉറയ്ക്കാനായി തിരിഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കാറ്റ് നിലയ്ക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കോപം ഭയങ്കരമാണ്. അവന്റെ സ്നേഹം പരിശുദ്ധവും ദിവ്യവുമാണ്. അവന്റെ സ്നേഹം എപ്രകാരം ദിവ്യമായിരിക്കുന്നോ അപ്രകാരം അവന്റെ കോപവും ദിവ്യമാണ്. എന്തെന്നാൽ അവന് ന്യായവിധി നടപ്പിലാക്കേണ്ടതുണ്ട്. അവൻ ന്യായാധിപനാകുന്നു. അവൻ ഒരു നിയമദാതാവാണ്. പിഴ കൂടാതെ നിയമം നിയമമല്ല. ആകയാൽ നിയമത്തിന് ഒരു പിഴ ഉണ്ടായിരിക്കും. നിങ്ങൾ ദൈവത്തിന്റെ നിയമത്തെ അതിലംഘിച്ചാൽ അപ്പോൾ നിങ്ങൾ പിഴ ഒടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നാം ഇവിടെ ശ്രദ്ധിക്കുന്നതെന്നാൽ നോഹ അത്രമാത്രം അവിടെയെല്ലാം ഒഴുകി നടന്ന ശേഷം അത്തരത്തിലെ കോലാകലങ്ങളും മനുഷ്യരുടെ ജീർണിച്ച ശവശരീരത്തിന്റെ ഗന്ധത്താലും കടൽ ഛർദ്ദി പിടിച്ചിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. ദൈവത്തിന്റെ ക്രോധം ഇടിച്ചു കലക്കിയ കൂട്ടുപോലെയും നിർവീര്യമാക്കുന്നതും ഉച്ചത്തിൽ അലറി വിളിക്കുന്നതും മറ്റുമാകുന്നു. അതിനുശേഷം അത് ശാന്തമാകാൻ തുടങ്ങി. യാതൊന്നും സംഭവിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ മൃഗങ്ങൾക്കും മറ്റുമുള്ള ആഹാര സാധനങ്ങൾ കുറഞ്ഞുപോയി എന്നിരിക്കാം. യാതൊന്നും സംഭവിച്ചില്ല. അതിനാൽ അവൻ വിചാരിച്ചു, എനിക്ക് പുറം കാണാൻ കഴിയാത്തത് അത്ഭുതമായിരിക്കുന്നു. പെട്ടകം നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയെന്നാൽ, ഒരിക്കൽ നിങ്ങൾ അതിന്റെ അകത്തായാൽ അതിൽ ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. അതോ അതിന്റെ നേരെ മുകളിലായിട്ടായിരുന്നു. നിങ്ങൾക്ക് വശങ്ങളിലൂടെ നോക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ നേരെ മുകളിലൂടെ അല്ലാതെ മറ്റൊരു വശത്തുകൂടെ നോക്കാൻ കഴിയില്ലായിരുന്നു. അതാണ് യേശു ക്രിസ്തു എന്ന പെട്ടകത്തിന്റെ വഴി. നിങ്ങൾക്ക് അടുത്ത വ്യക്തിയെ നോക്കാൻ കഴിയില്ല. നിങ്ങൾ പെട്ടകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നിനെ നോക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഏകവാതിലേയുള്ളൂ. ഇന്ന് രാവിലെ നേരം നാം സംസാരിച്ചുകൊണ്ടിരുന്ന അവനാണ് ആ വാതിൽ. നിങ്ങളെപ്പോഴും മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. എന്തെന്നാൽ കലപ്പൈ കൈവശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഇപ്പോൾ ഈ പെട്ടകത്തിലുള്ളതുപോലെ അവൻ പ്രകാശം കണ്ടിരുന്നു. ഒരുപക്ഷെ അത് സൂര്യപ്രകാശമായിരുന്നു എന്ന് വരാം. എന്നാൽ അവൻ എവിടെയാണെന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. പെട്ടകം അപ്പോഴും ഒഴുകിയിരുന്നു. അതിന്റെ വശത്ത് വന്നടിക്കുന്ന തിരമാലകളുടെ ശബ്ദം അവൻ കേട്ടിരുന്നു. എന്നാൽ അനേക ദിവസങ്ങളായിരിക്കുന്നു എന്നും ഈ സമയത്തിനകം വെള്ളം ഇറങ്ങിക്കാണും എന്നും അവൻ തീർച്ചയാക്കിയിരുന്നു. അതുകൊണ്ട് അവൻ ചെന്ന് ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ചതിയനായ ഒരു പക്ഷിയെ എടുത്തു. അവൻ അതിനെ പരീക്ഷിച്ചു. അവൻ അതിനെ പുറത്തേക്ക് അയച്ചു. അവനൊരു കാക്കയായിരുന്നു. കാക്ക തിരികെ വന്നതുമില്ല. എന്തെന്നാൽ അവൻ പെട്ടകത്തിന് പുറത്ത് അവിടെ ആനന്ദം കണ്ടെത്തി. അവൻ ഒരു ശവശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. ജന്തുക്കളുടെ ചീഞ്ഞളിഞ്ഞ വെള്ളത്തിനുമേൽ പൊങ്ങിക്കിടന്ന് തിന്നുകൊണ്ടിരുന്നു. അവൻ തികച്ചും തൃപ്തനായിരുന്നു. അതിനാൽ അത് കഴിഞ്ഞ് പല ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും പരീക്ഷിച്ചു. എന്തെന്നാൽ അവൻ അറിഞ്ഞിരുന്നു, അവൻ ദൈവകോപത്തിന്റെ അപ്പുറത്ത് കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവൻ ഒരു പ്രാവിനെ തുറന്നുവിട്ടു. ഈ പ്രാവ് മറ്റതിനേക്കാൾ വ്യത്യസ്തമായ ഒരു പ്രാകൃതമുള്ളതായി. അത് ഒരു ശവന്തീനി പരുന്തായിരുന്നില്ല, അതുമല്ല അതൊരു ചീഞ്ഞളിഞ്ഞ മാംസം തിന്നുന്ന ഒരു പക്ഷിയുമായിരുന്നില്ല. അത് ശുദ്ധവും വൃത്തിയുള്ളതും മാത്രമേ തിന്നിരുന്നുള്ളൂ. അതിന്റെ കാലുകളിൽ വെക്കാനുള്ള ഇടം പോലും കണ്ടെത്താൻ കഴിയാതെ, തൃപ്തിയടയാതെ അത് പെട്ടകത്തിലേക്ക് തിരികെ വന്നു. നോഹ പറഞ്ഞു, അതെ, വെള്ളപ്പൊക്കം ഇപ്പോഴുമുണ്ട്. അത് കഴിഞ്ഞും അവൻ പല ദിവസങ്ങൾ കാത്തിരുന്നു. അവൻ അതിനെ പിന്നെയും അയച്ചു. അവന്റെ പ്രാർത്ഥന പോലെ, ഓ ദൈവമേ, നിന്റെ ക്രോധത്താൽ സന്തുഷ്ടനായോ? കർത്താവേ, നിന്റെ ക്രോധം അവസാനിച്ചോ? അതെല്ലാം ചെയ്തു കഴിഞ്ഞോ? പിന്നീട് അവൻ പറഞ്ഞു, ഇപ്പോൾ ഈ സമയം ഞാൻ അവളെ പുറത്തേക്ക് അയച്ചാൽ വെള്ളപ്പൊക്കം അവസാനിച്ചെങ്കിൽ അവൾ അവിടെ താമസിച്ചേക്കാം, അവൾ അവിടെ തന്നെ താമസിച്ചു എന്ന് വരാം. എന്നാൽ അവൻ അവളെ പ്രാർത്ഥനയോടെ അയച്ചു. അപ്പോൾ അവൾ അവിടേക്ക് ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടു ചെന്ന് അവൾ ഒരു ഒലിവു മരത്തിൽ നിന്നും ഒരു ഇല കൊത്തിയെടുത്തുകൊണ്ട് തിരികെ വീണ്ടും ആ ജനാലയിൽ വന്നിരുന്നു. ദൈവം പ്രാവിനെ ഒരു അടയാളമായി ഉപയോഗിച്ചു. വെള്ളപ്പൊക്കം നിലച്ചിരിക്കുന്നു എന്ന് വീണ്ടും തിരികെ വന്നുകൊണ്ട് അവൾ പറയുന്നു. അതിനുശേഷം ദൈവം വാതിൽ തുറന്നു, അവർ പുറത്തു വന്നു. അത് ഉൽപ്പത്തി 8:8. ദൈവത്തിന്റെ കോപം വീണ്ടും ഭൂമിയിൽ പതിച്ചപ്പോൾ അത് മത്തായി 3:16 ഉപയോഗിച്ചിരിക്കുന്നു. ഒരു വഴിയുമില്ല. രാത്രികളിലെ ഏറ്റവും ഇരുണ്ട അർദ്ധരാത്രി, അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ സഭകൾ പലതിലും ചുറ്റുവലഞ്ഞു കിടന്നിരുന്നു. അവിടെ കള്ള ഉപദേഷ്ടാക്കന്മാരും മറ്റെല്ലാ വിധത്തിലെ കാര്യങ്ങളും പൊങ്ങി വന്നിരുന്നു. സകലവിധ മതസ്വീകാര്യങ്ങളും കടന്നു വന്നിരുന്നു. എന്നാൽ ദൈവം വീണ്ടും ഒരു പ്രാവിനെ ഉപയോഗിച്ചു. അത് അവനെ പ്രസാദിപ്പിച്ചു. അത് അവൻ അവനെ അനുരൂപമാക്കിക്കൊണ്ട് അവന്റെ പുത്രനായ യേശു അവനെ അത്രയേറെ പ്രസാദിപ്പിച്ചു. ഇപ്പോൾ ഈ മാട്ടിൻതൊഴുത്തിലെ പുൽത്തൊട്ടിയിലെ അമ്മയും അപ്പനും വിവാഹിതരാകുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് അതായിരിക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒന്നിനെ ദൈവം ഉപയോഗിക്കും എന്നവർക്ക് നിരൂപിക്കാനായില്ല. അങ്ങനെ അവനെ ലോകത്തോടൊപ്പം ഇന്നതാണെന്ന് അറിയിക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് ആ ദിവസം നദിയിൽ അവൻ ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ പോകുമ്പോൾ അതിനെപ്പറ്റി ഇന്ന് രാവിലെ നേരം ഞാൻ സംസാരിച്ചു. അവൻ അനുസരണയോടെ വെള്ളത്തിലേക്ക് നടന്നു ചെല്ലുമ്പോൾ, ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു മഹത്തായ പാഠമുണ്ട്. ആ സമയത്ത് യോഹന്നാനായിരുന്നു ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി. യേശു പറഞ്ഞു, ആ സമയം വരെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അവൻ ഒരു പ്രവാചകനും കൂടെ ആയിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഇപ്പോൾ ഓർക്കൂ, ദൈവത്തിന്റെ വചനം ഭൂമിയിലുള്ള എന്തിന്റെയെങ്കിലും അടുക്കൽ വരുന്നു എങ്കിൽ അതൊരു പ്രവാചകനായിരിക്കും. അതായിരുന്നു എപ്പോഴുമുള്ള ദൈവത്തിന്റെ രീതി. വചനം ജഡമായി വെളിപ്പെട്ടതായിരുന്നു യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ട് അവനെ പരിചയപ്പെടുത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. പുരോഹിതന്മാർ മുഖാന്തരമല്ല. അവൻ എഴുന്നേറ്റു കയ്യഫാവേ, നീ എന്നെ പരിചയപ്പെടുത്തുമോ എന്ന് ചോദിക്കയില്ല. അവൻ അങ്ങനെ ചെയ്യുമെങ്കിൽ കഴിഞ്ഞ ദിവസത്തിലെ നമ്മുടെ പഠനത്തിൽ ദാവീദ് ചെയ്തതുപോലുള്ള അതേ തെറ്റ് അവനും ചെയ്യുമായിരുന്നു. നോക്കൂ, അവൻ ആലയത്തിലേക്ക് ചേർന്ന് ചോദിക്കുകയാണ്, നീ എന്നെ പരിചയപ്പെടുത്തുമോ? അതുമാത്രമല്ല, അവൻ ജനിച്ചത് ഇപ്രകാരമാണെന്നെങ്കിലും നാം ശ്രദ്ധിച്ചാൽ അവൻ ജനിച്ചപ്പോൾ അവൻ ജനിച്ചത് സഭയുടെ നിഴലിന് കീഴിലാണ്. ഒരുപക്ഷെ അവർ മണികളും മറ്റും മുഴക്കിയിരിക്കാം. എന്നാൽ അതിനാൽ അവനെ ആട്ടിടയന്മാരും വിദ്വാൻമാരും മാത്രമാണ് തിരിച്ചറിഞ്ഞത്. കാണുന്നോ, ഇവിടെ അവൻ ഇപ്പോൾ മുന്നോട്ട് പോയി തന്റെ വേലയ്ക്ക് തയ്യാറെടുക്കുന്നു. അവൻ വചനമായിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മഹത്തായ പദ്ധതി പ്രകാരം വചനത്തിന് മാത്രമേ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അത് എപ്പോഴും അവന്റെ രീതിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ മുദ്രകൾ തുറക്കപ്പെടുമ്പോഴും എന്തുതന്നെയായാലും ഭൂമിയിൽ ഏതൊരു മുഖ്യമായ കാര്യം സംഭവിക്കുമ്പോഴും അതിനെ ദൈവം തന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തുന്നു. യോഹന്നാനായിരുന്നു ആ പ്രവാചകൻ. എന്തെന്നാൽ അവൻ വരുന്നു എന്ന് അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. അത് കഴിയുമ്പോൾ ഒരു നാൾ മലയുടെ ഒരു വശത്തായി ഒരു കൂട്ടം പുരോഹിതന്മാർ വട്ടം കൂടി നിന്ന് ഒരു സംവാദം ചെയ്തുകൊണ്ടിരുന്നു. അവർ ചോദിക്കുകയാണ്, ആ ചേറിലും മറ്റും ചുറ്റും നിന്നുകൊണ്ട് നീ നിന്നെ തന്നെ പ്രവാചകൻ എന്ന് നിന്നോട് പറയുകയാണോ? ഒരു ദേവാലയത്തിലല്ല. എന്തെന്നാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. ഈ ബലികളെല്ലാം നിയമിച്ചു നിന്ന് ആ മഹാനായ യഹോവ വരാൻ പോകുന്ന നാഴിക വരുന്നു എന്ന് ആ ചേറിന് മുകളിൽ നിന്നുകൊണ്ട് പറയുകയാണ്. മഹാനായ യഹോവ ഈ ആലയം പണിതപ്പോൾ അവൻ അതിലേക്ക് ഒരു മഹത്തായ അഗ്നിസ്തംഭത്താൽ ഇറങ്ങി വന്നു. ദിനം പ്രതി ചെയ്തു പോരുന്ന ഈ യാഗങ്ങളെ നീക്കിക്കളയുന്ന ഒരു ദിവസം വരാൻ പോകുന്നുവെന്നോ? അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ വരുന്നു, അവനിപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അവിടെ എവിടെയോ ഉണ്ട്. അവൻ പാപത്തെ നീക്കിക്കളയും. ആ പുരോഹിതൻ അവനുമായി അത് തർജ്ജനം ചെയ്യുകയായിരുന്നു. യോഹന്നാൻ മുകളിലേക്ക് നോക്കി. ഇപ്പോൾ അവൻ എന്താണ്? ആ പ്രവാചകൻ. വചനം ഇതാ ഇവിടെയാണ്. അവിടെ അതാ വചനം പ്രവാചനടുക്കലേക്ക് വരുന്നു, നേരെ വെള്ളത്തിലേക്ക്. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ എവിടെയാകുന്നു? അത് അവനാണ്. യേശു ഒരു വാക്കുപോലും മിണ്ടിയില്ല, നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ വെള്ളത്തിൽ നിൽക്കുന്നത് എനിക്ക് അത് കാണാൻ കഴിയുന്നു. ഒരു നാടകം പോലെ ചിന്തിക്കൂ. ഭൂമിയിൽ വെച്ച് എപ്പോഴെങ്കിലും രണ്ട് മഹാന്മാരിൽ മഹാന്മാർ തമ്മിൽ നിൽക്കുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ, വചനമായ ദൈവവും അവന്റെ പ്രവാചകനും. ശ്രദ്ധിക്കൂ, വെള്ളത്തിൽ വെച്ച് കൃപയുടെ ഈ കാലയളവിലും ആ വചനം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ, വെള്ളത്തിൽ വചനത്തിന്റെ ആദ്യ വെളിപ്പാട് വെള്ളത്തിൽ വെച്ചായിരുന്നു. ഇപ്പോൾ സന്ധ്യാസമയ വെളിച്ചത്തിന്റെ സന്ദേശം മണവാട്ടി എവിടെ വെച്ച് ആരംഭിച്ചെന്ന് നിങ്ങൾ കാണുന്നോ? വെള്ളത്തിൽ വെച്ച്. ആ വചനം സത്യവചനം വിശ്വാസ പ്രമാണങ്ങളോട് ഇടകലരുകയില്ല. എന്നാൽ അത് വെള്ളത്താൽ വെള്ളത്തിൽ വെച്ച് നേരെ പ്രവാചനടുക്കലേക്ക് വരുന്നു. ശ്രദ്ധിക്കൂ, വെള്ളത്തിൽ വെച്ച് വചനത്തിന്റെ കണ്ണുകളും പ്രവാചകന്റെ കണ്ണുകളും തമ്മിൽ കണ്ടുമുട്ടിയതിനെ പറ്റി നിങ്ങൾക്ക് നിരൂപിക്കാൻ കഴിയുമോ? ഓ, അതെനിക്ക് വളരെയേറെയാണ്. അവിടെ പ്രവാചകൻ നിൽക്കുന്നു, അവിടെ വചനവും നിൽക്കുന്നു. പരസ്പരം രണ്ടാളും കണ്ണുകളിലേക്ക് നോക്കുന്നു. പ്രവാചകൻ പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? വചനം പറയുന്നു, അത് വാസ്തവമായിരിക്കണം. ഇപ്പോൾ എന്നെ ഇവിടെ ഒരു നാടകത്തിന് അനുവദിക്കണം. യോഹന്നാനെ, നീ ഒരു പ്രവാചകനാണ്, നീ വചനമറിയുന്നു. കാണുന്നോ, നീ എന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ ആരാണെന്ന് നീ അറിയുന്നു. യോഹന്നാൻ പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, നീ എന്നാൽ സ്നാനമേൽക്കുവാൻ ആവശ്യപ്പെടുന്നു. അത് തികച്ചും ശരിയാണ്. എന്നാൽ ഓർക്കൂ യോഹന്നാനെ, ഒരു പ്രവാചകനായിരിക്കെ അത് നമുക്ക് ഉചിതം. അത് ചെയ്യുന്ന നല്ലത്. വചനവും പിന്നെ പ്രവാചകനുമായി അത് സകല വചനത്തെയും നിറവേറ്റും. ഓ, എന്തെന്നാൽ യോഹന്നാൻ ഇപ്പോൾ ഇവിടെയാണ് ഇതിന്റെ വെളിപ്പാട്. യോഹന്നാനെ, ഞാൻ ആരാണെന്ന് നീ അറിയുന്നു, ഞാനാണ് ആ യാഗം. ദൈവവചനപ്രകാരം അത് ബലിക്കായി സമർപ്പിക്കപ്പെടും മുമ്പ് യാഗത്തെ കഴുകിയിരിക്കണം. അത് ശരിയല്ലേ? ആ വചനം ആ കുഞ്ഞാട് കഴുകപ്പെട്ട ശേഷം അത് യാഗത്തിനായി സമർപ്പിക്കണം. ഞാനാണ് ആ കുഞ്ഞാട്. എന്നെ ലോകത്തിനായി ഒരു ബലിയായി സമർപ്പിക്കും മുമ്പ് എന്നെ തികച്ചും കഴുകേണ്ടതുണ്ട്. യോഹന്നാനെ അതിനായി സമ്മതിക്കൂ. വചനവും പ്രവാചകനും ചേർന്ന് നാം അപ്രകാരം ചെയ്യുന്നത് ഉചിതമായിരിക്കും. അതെ, അവിടെ ഒരു തെറ്റുവരാനിടയില്ല. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നോക്കൂ. അത് അങ്ങനെയുള്ള സജ്ജീകരണത്തിൽ അല്ലായിരുന്നുവെങ്കിൽ യോഹന്നാൻ നമ്മിൽപ്പെട്ട മറ്റു ഏതൊരാളിനെ പോലെയും ആയിരിക്കുമായിരുന്നു. അതിനാലാണ് അവർ പറയുന്നത്, അതെ, നീ ആരാണെന്ന് ഞാൻ എനിക്കറിയാം കർത്താവേ. കൊള്ളാം. അവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ, ഞാനാകുന്നു ആ വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഹവ്വ ഒന്നേ വിട്ടു കളഞ്ഞുള്ളൂ. ഹൂ, എന്നാൽ നിങ്ങൾക്ക് സകല വചനത്തെയും എടുക്കേണ്ടതുണ്ട്. ഞാനാണ് ആ ബലി. എന്നെ സമർപ്പിക്കും മുമ്പ് ഞാൻ കഴുകപ്പെട്ടിരിക്കണം. എന്നാൽ യോഹന്നാനെ, നീ പറഞ്ഞതെന്താണോ അത് സത്യം തന്നെ. യോഹന്നാൻ ഒരു പ്രവാചകനായതിനാൽ വചനം നിറവേറണമെന്നറിഞ്ഞ് അവൻ അതിന് സമ്മതിക്കുകയും അവനെ സ്നാനമേൽപ്പിക്കുകയും ചെയ്തു. അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അതാ ഒരു പ്രാവിൻ ചിറകമേൽ സ്വർഗത്തിന് സന്ദേശം വരുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അവൻ കൃപയുടെ വീണ്ടെടുപ്പിൻ സന്ദേശത്തെ ഒരു പ്രാവിൻ ചിറകമേൽ അയച്ചു, നേരെ സ്വർഗത്തിന് പറന്നിറങ്ങി ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ആ യാഗം തയ്യാറായി കഴിഞ്ഞിരുന്നു. എഴുന്നേൽപ്പിച്ച് പോഷിക്കപ്പെട്ട് അവന്റെ വേലയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കാനുള്ള ഒരു വചനം, അത് നിവൃത്തിയായി കഴിഞ്ഞിരുന്നു. ബൈബിളിൽ പ്രാവ് സമാധാനത്തിന്റെ അടയാളമായി ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, രാഷ്ട്രങ്ങളും സമാധാനത്തിന്റെ ഒരു അടയാളമായി ഉപയോഗിക്കുന്നു. നമുക്ക് രാജ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഒരു കഴുകനാലാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് വെവ്വേറെയുള്ള പക്ഷികളാണ്. റോമിന് ഒരു കഴുകനാണ്, ജർമ്മനിക്കും ഒരു കഴുകനാണ്. അവയിൽ അനേകവും ആകാശത്തിലെ മഹത്തായ പക്ഷികളാണ്. എന്നാൽ അവയിൽ എല്ലാറ്റിലും പ്രാവ് എല്ലാ രാജ്യങ്ങൾക്കും സമാധാനത്തിന്റെ അടയാളമായിരിക്കുന്നു. അത് ഒരു സർവ്വലൗകികമായ കാര്യമാണ്. ഒരു രാത്രിയിൽ സഹോദരൻ ഗ്രീൻ പറഞ്ഞതുപോലെ, സഹോദരൻ പെരി ഗ്രീൻ പറഞ്ഞു, കീഴടങ്ങുന്ന അടയാളം നിങ്ങളുടെ കൈ ഉയർത്തുക എന്നതാണ്. ഏത് രാജ്യത്തും നിങ്ങളുടെ കൈകളെ ഉയർത്തുക, അത് കീഴടങ്ങലാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുവൻ, നിങ്ങൾ അതെല്ലാം സമർപ്പിക്കുന്നു. അതുപോലെ പ്രാവ് സകല രാജ്യത്തിനും സമാധാനത്തിന്റെ അടയാളമാണ്. അത് ചെയ്യുന്നതുകൊണ്ടാണ്, എന്തെന്നാൽ അതിന്റെ ആഭിജാത്യം കൊണ്ടാണ്, എന്തെന്നാൽ അതിന്റെ നിഷ്കളങ്കം കൊണ്ടാണ്. ആ കാരണത്താലാണ് അത് സമാധാനത്തെ പ്രതീകങ്ങളായിരിക്കുന്നത്. പ്രാവിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം, അത് വീടിനെ സ്നേഹിക്കുന്ന ഒരു പക്ഷിയാണ്. അത് വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനുള്ള മറ്റൊരു കാര്യം, അത് അതിന്റെ ഇണയോട് എപ്പോഴും വിശ്വസത പുലർത്തുന്നു എന്നതാണ്. ആ പ്രാവ് ആണോ അതല്ല പെണ്ണോ, ഒന്നും മറ്റതിനെ ഒരിക്കലും വേർപിരിയുന്നില്ല. ആ ആൺപക്ഷി അവളുടെ ഇണയെ ഇണചരൽ സമയത്ത് കണ്ടുപിടിക്കുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ സൃഷ്ടിയെപ്പോലെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ആ കാരണത്താലാണ് അവൻ ഹവയെ ഒരു ഉപസൃഷ്ടിയായി ഉണ്ടാക്കിയത്. കാണുന്നോ, മറ്റൊരു പെണ്ണിനെ ഉണ്ടാക്കിയതുപോലെ അവളെയും ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ഇണചരൽ സമയം വരുമ്പോൾ അവൾ തന്റെ ഇണയെ കണ്ടുപിടിക്കുമായിരുന്നു. എന്നാൽ അവൾക്ക് ഏത് സമയത്തുമാകാം. കാണുന്നോ, അതാണ് അതിന്റെ രീതി. അതെന്താണെന്നുള്ളത് അതാണ്. ഞാനിങ്ങനെ നാം അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എനിക്കതിനെ വിവാഹവും വിവാഹമോചനവും എന്നുള്ളതും മറ്റും എടുക്കേണ്ടതുണ്ട്. അതെങ്ങനെ? എന്നിട്ടും അവൾ ബഹുമാനിക്കപ്പെട്ട് ആ നന്മയെ കൊണ്ടുവന്നു. അതിനെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എങ്ങനെ പ്രസംഗിച്ചുവെന്ന് നിങ്ങൾ കണ്ടു. ശരി, ശ്രദ്ധിക്കൂ, അവൾക്കൊരു ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നു. എന്നാൽ പ്രാവ് തന്റെ ഇണയോട് വളരെ വിശ്വസ്തയോടെ ഇരിക്കുന്നു. എല്ലായ്പ്പോഴും, ഒരിക്കലും അവളെ വിട്ടുപോകുന്നില്ല. ഇത് പറയാനായി ഞാൻ ഒരു നിമിഷം നിർത്തട്ടെ. ഒരു യഥാർത്ഥ മണവാട്ടി, പെൺപ്രാവ്, അവളുടെ ഇണയോട് വിശ്വസ്തയുള്ളവളായിരിക്കണം. എന്തെങ്കിലും വിശ്വാസ പ്രമാണമോ ഒരു വിഭാഗീയ സഭയുടെ ഉപദേശമോ ലോകത്തിന്റെയും യാതൊന്നും അതിലേക്ക് അത് കുത്തിവെക്കില്ല. വചനത്തോട്, അത് അതിന്റെ ഇണയോട് വിശ്വസ്തയിൽ തന്നെ നിൽക്കും. സദാസമയവും വിശ്വസ്തത. ഈ വീടിനെ സ്നേഹിക്കുന്ന പെരുമാറ്റത്താൽ, അതിന്റെ വീടിനെ സ്നേഹിക്കുന്ന പെരുമാറ്റത്താൽ, ഒരു സന്ദേശവാഹക മാടപ്രാവായി അതിനെ വിജയകരമായി ഉപയോഗിച്ചു പോന്നു. എന്തെന്നാൽ അത് വീടിഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ അതിനെ എവിടെ കൊണ്ടുചെന്ന് വിട്ടാലും അത് എല്ലായ്പ്പോഴും വീട്ടിലേക്ക് തന്നെ തിരികെ വരുന്നു. അത് തിരികെ വീട്ടിലേക്ക് പോകുന്നു. അല്പനേരത്തിന് ശേഷം ഞാൻ അതിനെ കുറച്ചുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ക്രിസ്ത്യാനികളായ നിങ്ങൾക്കറിയാനാകും. അത് എപ്പോഴും അതിന്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് അതിനെ സന്ദേശവാഹക മാടപ്രാവായി വിജയകരമായി ഉപയോഗിച്ചിരുന്നു. അത് സാധാരണയായി യുദ്ധസമയത്ത് ഉപയോഗിച്ചിരുന്നു. അവർ ഇപ്പോഴും അവയെ ഉപയോഗിക്കുന്നു. സന്ദേശവാഹക മാടപ്രാവുകളായി സന്ദേശം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്ത് കാണുന്നുവെന്നാൽ, ഒരു സന്ദേശവാഹകനായി പ്രാവിനെ ദൈവവും മനുഷ്യരും രണ്ടുപേരും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവ് ഒരു സന്ദേശവാഹകനാണ്. സമാധാനം വീണ്ടും വന്നിരിക്കുന്നു എന്ന് നോഹയോട് പറഞ്ഞു. നോഹയ്ക്കായുള്ള ഒരു സന്ദേശവാഹകനായിരുന്നു. ഇത് അവന്റെ പുത്രനാണെന്ന് സമർത്ഥിക്കാനായി ദൈവം അതിനുപയോഗിച്ചു. ഭൂമിയിലെ മനുഷ്യർക്ക് ദൈവപ്രസാദവും സമാധാനവും കൊണ്ടുവരാനുള്ള യാഗം അതിനെ ഒരു സന്ദേശവാഹകനായി ഉപയോഗിച്ചിരുന്നു. മുമ്പ് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു ചെറിയ കഥ എന്റെ ഓർമ്മയിൽ വരുന്നു. ഇപ്പോൾ അത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പതനം എന്ന പുസ്തകമാണ് എന്ന് തോന്നുന്നു. ഇത് അതിലുള്ളതാണോ എന്നെനിക്ക് നിശ്ചയമില്ല. അതിനെപ്പറ്റി എനിക്കത്ര തീർച്ചയില്ല. നിങ്ങൾക്കതിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഞാനത് ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതോ അത് വളരെ നാളുകൾക്ക് മുമ്പാണ്. എന്നാൽ അതൊരു ഒരു വാസ്തവമായും ഒരു നാടക ദൃശ്യമായ കാര്യമാണ് സംഭവിച്ചതെന്ന് തീർച്ചയാണ്. അമേരിക്കൻ പട്ടാളക്കാർ ജർമ്മൻ യന്ത്രത്തോക്കന്റെ വെടിയാൽ നിർവീര്യമാക്കപ്പെട്ട് അവർ ഒരു കുഴിയിലാക്കപ്പെട്ടതുപോലെയായിരുന്നു. പട്ടാളക്കാരായ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരിടത്ത് സൈനിക രംഗ നിരീക്ഷണം നടത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ നിരൂപിക്കുന്നു. അവർ നിർവീര്യമാക്കപ്പെട്ടിരുന്നു. അവരുടെ പക്കൽ വളരെ കുറച്ച് വെടിക്കോപ്പുകളെ അവശേഷിച്ചിരുന്നുള്ളൂ. ജർമ്മനിക്കാർ വലിയ കൂട്ടങ്ങളായി എല്ലായിടത്തും നീങ്ങിക്കൊണ്ടിരുന്നു. അവർക്ക് ചില പോഷക സൈന്യങ്ങളോ സഹായങ്ങളോ കിട്ടിയില്ലെങ്കിൽ അവർ വളരെ വേഗത്തിൽ മരിച്ചു പോകുമെന്ന് അവർ അറിഞ്ഞിരുന്നു. അവർക്കത് സംഭവിക്കും. മലയിൽ നിന്ന് നേരെ താഴേക്ക് ജർമ്മൻ പട്ടാളം അവരുടെ കഴുത്തിന് നേരെ നോക്കിക്കൊണ്ട് നേരെ അവരെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവരിൽപ്പെട്ട ഒരുവൻ തന്റെ കയ്യിൽ ഒരു ചെറിയ ഭാഗ്യവസ്തു, ഒരു ചെറിയ മാടപ്രാവ് ഉണ്ടായിരുന്നത് ഓർക്കാനിട വന്നു. അവർ എവിടെയാണോ പ്രധാന താവളം ഉറപ്പിച്ചിരുന്നത്, അതിനവിടെ എത്താനായാൽ ഈ മാടപ്രാവിനെ ഒരു സന്ദേശം കൊണ്ടുപോകാനാകും എന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടവർ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി. ഇന്ന പ്രദേശത്ത്, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പക്കൽ വെടിക്കോപ്പുകൾ തീർന്നു കഴിഞ്ഞു. ചില മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നുകൾ ഞങ്ങൾ കീഴടങ്ങണം, അല്ലെങ്കിൽ ഒന്നായി കൊല ചെയ്യപ്പെടും. അവർ അതിനെ കൂട്ടിക്കെട്ടി, അഥവാ അതിന്റെ കാലിൽ അതിനെ വെച്ചു കെട്ടിയ ശേഷം ഈ ചെറിയ മാടപ്രാവിനെ പറത്തിവിട്ടു. ഇപ്പോൾ അവനൊരു വീടിഷ്ടപ്പെടുന്ന പക്ഷിയാണ്. അതിനാൽ അവൻ എന്തു ചെയ്യും? അവൻ തന്റെ വീട്ടിലേക്ക് അവനെ സന്ധിക്കാൻ ഇടയെ കണ്ടുപിടിക്കാൻ വരും. അവൾ അവനെ കുറിച്ച് വിഷമിക്കുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ വീട്ടിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. അവൻ മുകളിലേക്ക് ഉയർന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ജർമ്മനിക്കാർ കണ്ടു. അതുകൊണ്ട് അവർ ചെയ്ത കാര്യം, അവർ ആ പ്രാവനെ വെടിവെക്കാൻ തുടങ്ങി. അവരിൽപ്പെട്ട ഒരുവൻ ഒരു 0.3 കാലിബർ യന്ത്രത്തോക്കനാൽ അഥവാ വെടിയുണ്ടയാൽ അതിന്റെ ഒരു കാലിനെ മുറിച്ചിട്ടു. മറ്റൊരുവൻ അവന്റെ പിന്നിടുന്നും ഒരു വലിയ കഷണം അടർത്തി കളഞ്ഞു. അവന്റെ നെഞ്ച് ഒരു വശത്തുനിന്ന് മറ്റേ വശത്തേക്ക് മുറിവേറ്റു. അവസാന വടിയാൽ അതിന്റെ ചിറകുകളിൽ ഒന്നിന് അംഗഭംഗം വരുത്തി. അപ്പോൾ അവൻ ചരിഞ്ഞു പറക്കാൻ തുടങ്ങി. എന്നാൽ അവൻ തുടർന്നും പിടിച്ചു കയറിക്കൊണ്ടേയിരുന്നു. അവസാനം അവൻ അത് സാധിച്ചു. മുടന്തനായി, മുറിവേറ്റ്, തകർക്കപ്പെട്ട്, ക്ഷതമേറ്റ്, എന്നാൽ അവൻ സൈനിക താവളത്തിൽ സന്ദേശമായി ചെന്ന് വീണു. അത് മഹത്തായ ഒരു പ്രാവായിരുന്നു. എന്നാൽ ഓ സഹോദര, യെശയ്യാ 53 ഒരുവനെ കുറിച്ച് പറയുന്നു, എല്ലാ നന്മകളും ഉണ്ടായിരുന്ന ഭവനത്തെ വിട്ട് ഒരുവൻ ഇറങ്ങി വന്നു. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. രോഗം, അന്ധവിശ്വാസം, പിശാചുക്കൾ നമ്മെ വലയം ചെയ്തിരുന്നു. പുറത്തു വരാൻ ഒരു വഴിയുമില്ലായിരുന്നു. സഭ തെറ്റിപ്പോയി കഴിഞ്ഞിരുന്നു. അവർ വിഭാഗീയ സഭയുടെ ചട്ടക്കൂടിനപ്പുറത്ത് പോയിരുന്നു. പരിശന്മാരും സദൂക്കന്മാരും കിണ്ടിക്കിണ്ണങ്ങൾ വെടിപ്പാക്കുന്നത് പോലെ ദൈവവചനം ദുർബലമാക്കിയിരുന്നു. എന്നാൽ ഈ ചെറിയ പ്രാവ് താഴേക്ക് ഇറങ്ങി വന്നു. സംഭവിക്കാൻ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വീണ്ടെടുപ്പുകാരൻ വേണമായിരുന്നു. എന്നാൽ മുറിവേറ്റിട്ടും, നുറങ്ങിയിട്ടും, അടിക്കപ്പെട്ടിട്ടും, പിച്ചി ചീന്തിയിട്ടും അവന്റെ വീട്ടിലേക്കുള്ള വഴി അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് കാൽവരിയുടെ കുരിശിൽ അവർ അവനെ, അവന്റെ മേൽ ഒരു കൂട്ടം ചെന്നായ്ക്കളെ പോലെ തകർത്തു. അവനെ ചതച്ചു, അവനെ വലിച്ചു കീറി. അവൻ തന്റെ ആകാശയാത്ര കാൽവരിയിൽ നിന്നും ആരംഭിച്ച സ്വർഗത്തിന്റെ വാതിലുകൾ പറന്നിറങ്ങി. അത് നിവൃത്തിയായി, അത് നിവൃത്തിയായി. അവർ സ്വതന്ത്രരായിരിക്കുന്നു. ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യമാക്കാനാകും. പാപികൾക്ക് രക്ഷ പ്രാപിക്കാം. ബദ്ധന്മാർക്ക് സ്വതന്ത്രരാകാം. അവൻ മുറിവേറ്റും നുറുങ്ങിയും ഇരുന്നപ്പോഴും, ആ മഹായുദ്ധത്തിൽ സകലതും അവനോട് വിപരീതമായിരുന്നപ്പോൾ, കവി പോലും ഇപ്രകാരം നിലവിളിച്ചു: തകർന്ന പാറകൾക്കും ഇരുൾ ചൂഴും വാനത്തിന് മധ്യേ എന്റെ രക്ഷകൻ തലചായ്ച്ച് മരിച്ചു. എന്നാൽ തുറന്ന തറശ്ശീല വഴി വെളിപ്പെടുത്തി അനന്തമാം ദിനത്തെയും സ്വർഗത്തിൻ സന്തോഷവും. ഞാനെന്റെ ജീവിതത്തിലുടനീളം ഒരു നാഡിരോഗം ബാധിച്ചവനായിരുന്നു. ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നെ എന്തോ ചിലത് പ്രഹരിച്ചു. അത് എന്നെ ഭയപ്പെടുത്തുമായിരുന്നു. ഏകദേശം ഓരോ 7 അതെനിക്ക് സംഭവിക്കുമായിരുന്നു. അതെനിക്ക് തുടങ്ങിയപ്പോൾ ഒരു വർഷം ഞാൻ സുവിശേഷകൾ നിർത്തിവെച്ചത് സഹോദരൻ ജാക്കിന് ഓർമ്മയുണ്ട്. എന്തോ ചിലത് പെട്ടെന്ന് സംഭവിച്ചു. ജൂനിത ഹോംഫിൽ, എനിക്ക് ആ ദിവസം ഓർമ്മയുണ്ട്. അവളുടെ പേര് ഇപ്പോൾ ജൂനിത കെല്ലി എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവളുടെ ഭർത്താവിന്റെ മരണാനന്തരം അവൾ സഹോദരൻ കെല്ലിയെ വിവാഹം ചെയ്തു. അന്ന ജീൻ, എന്റെ പക്കൽ അവരുടെ ചിത്രങ്ങളുമുണ്ട്. അവർ അങ്ങനെ, അവൾ, ആ രണ്ട് പെൺകുട്ടികളും സഹോദരി മൂറയും ചേർന്ന് ഒരു ചെറിയ മൂവർ സംഘമായിരുന്നു. അവർ പാടിയ ആ ചെറിയ പാട്ട് സൂര്യാസ്തമയത്തിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഞാൻ ഫ്ലോറിഡയിൽ നിന്നും വരുന്നേരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ ജാക്ക്, നീ ഓർക്കുന്നുണ്ടാകും, ഈ എത്ര നല്ല ചെറിയ പെൺകുട്ടികളാണ്. ഇവിടെ രാജ്യത്തിന് വടക്ക് ഭാഗത്തുനിന്നും മിച്ചാഗണിൽ നിന്നോ ആണ് അന്ന് രാവിലെ നേരം ഒരു ചെറിയ പെന്തക്കോസ്റ്റ് കൂട്ടർ കടന്നു വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. സഹോദരൻ ഹൂപ്പർ, കഴിഞ്ഞ രാത്രി ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിരുന്നു. ആ പെൺകുട്ടികൾ അവിടെ നിന്നിരുന്നു. ഞാൻ അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ലാതിരിക്കാം. സഹോദരൻ ഏഡ് ഹൂപ്പർ, സഹോദരൻ ഏഡ് താങ്കൾ ഇവിടെയുണ്ടോ? അദ്ദേഹം, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ രാത്രി അദ്ദേഹം ഇവിടെ ഇരുന്നിരുന്നു. ആർക്കും അറിയില്ല, നിങ്ങൾ അനേകർ അദ്ദേഹത്തെ അറിയും. ഞാനും അദ്ദേഹവും സഹോദരൻ ഹൂലയും ഞങ്ങൾ പുറപ്പെടാൻ പോവുകയായിരുന്നു. അപ്പോൾ പെൺകുട്ടികൾ ആ മൂലയ്ക്ക് നിന്നുകൊണ്ട് അത് പാടിയിരുന്നു. അവരുടെ ഹൃദയത്തിനുള്ളിൽ നിന്നെന്ന പോലെ ഒരു മഞ്ഞ റോസപ്പൂ അവരുടെ തലയിൽ നിന്ന് എടുത്ത് ഓരോന്ന് ഞങ്ങൾ തന്നു. അവിടെ വെച്ചാണ് മനോനില തെറ്റിയിരുന്ന ഒരുവൻ സൗഖ്യമായതും മഹത്തായ കാര്യങ്ങൾ സംഭവിച്ചതും. എനിക്ക് കഴിയുന്നതിൽ ഏറ്റവും നന്നായി സന്തോഷിച്ചുകൊണ്ട് ഞാൻ റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് എന്നെ വന്നിടിച്ചു. ഒരു വർഷത്തിനു ശേഷം ഞാൻ സുവിശേഷ വലയിൽ വീണ്ടും കടക്കും മുമ്പ് അത് എന്നെ കൊല്ലുന്നതുപോലെയായിരുന്നു. ഒരു ചെറിയ കുട്ടിയായിരുന്നത് മുതൽ ഒരു ദർശനം എന്നാൽ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു ചെറിയ ബാലൻ ഞാൻ എല്ലാ നേരത്തും പറയുമായിരുന്നു, ഇനി കഴിഞ്ഞാൽ ആ വക ദർശനാവസ്ഥയിലേക്ക് എനിക്ക് ഒരു നിമിഷം പോകാൻ കഴിഞ്ഞിട്ട് കാണാനായെങ്കിൽ എനിക്ക് സൗഖ്യം വരുമായിരുന്നു. ആ സമയം കുഴപ്പം എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എപ്പോഴും മായോ സഹോദരൻ അടുക്കൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. അവിടെയുള്ള ഡോക്ടർമാർ, എന്റെ വയറ് അമ്ലമായി തീരുമായിരുന്നു, പിന്നെ ഓ എന്റെ, എന്നെ വീടിനു ചുറ്റും നടക്കാൻ സഹോദരൻ ജാക്ക് സഹായിക്കുമായിരുന്നു. ഞാൻ വീട്ടിനു ചുറ്റും നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ചൂടുള്ള കൊഴുത്ത ദ്രാവകം പോലെ ഒന്ന് എന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുമായിരുന്നു. എന്നിട്ടും പുൽപ്പറ്റിലേക്ക് നടന്നു വന്ന് അതിലും ഇരട്ടിക്ക് മോശമായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുകയും സൗഖ്യമാകുകയും ചെയ്യുമായിരുന്നു. എനിക്കവ ഉണ്ടായിരിക്കുമ്പോൾ ഒരുവൻ മുഖത്ത് ക്യാൻസറുമായി വന്ന് എന്റെ കൈ അവന്റെ മേൽ വെച്ച് പ്രാർത്ഥിച്ചു. അവന്റെ മുഖത്തു നിന്നും ക്യാൻസർ വിട്ടുപോയി. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്രയേറെ സുഖമില്ലാതായിട്ട് അവിടെ നിൽക്കാൻ കൂടി കഴിയില്ലായിരുന്നു. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയില്ല. മാനസിക പീഡനം എന്റെ ജീവിതത്തിലുടനീളം ഓരോ 7 വർഷത്തിലും അത് വരുമായിരുന്നു. അവിടെയാണ് ഞാനിപ്പോൾ 7-8 തവണകൾ ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ഞാനായിരുന്നു. ഞാൻ അത്രമാത്രം നിരാശനായി. ഞാൻ കരഞ്ഞു, ഞാൻ യാചിച്ചു, ഞാൻ അഭ്യർത്ഥിച്ചു. അവസാനം മായുകളുക്കൽ ഒരു പരീക്ഷണത്തിന് പോകാനായിട്ടുള്ള പണം വേണ്ടുവോളം എന്റെ പക്കലുണ്ട് എന്ന് ഞാൻ വിചാരിച്ചതോർക്കുന്നു. അവർ പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് അവർ കണ്ടുപിടിക്കും. ഞാനും ഭാര്യയും, ബെക്കി പുറകിലിരിക്കുന്നു, സാറ കുഞ്ഞായിരുന്നു, ചെറിയ കുട്ടി. ഞാൻ എന്റെ രോഗസൗഖ്യ ശുശ്രൂഷയിലേക്ക് അപ്പോൾ കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മായയുടെ അടുക്കളയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. ഞാൻ ആശുപത്രിയിൽ പലവിധ പരിശോധനകളിൽ കടന്നു. എന്റെ രോഗനിർണയം ചെയ്യുന്ന തലേന്നാൾ അടുത്ത ദിവസം രാവിലെ എന്റെ അവസാന പരിശോധനകളായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് ചുറ്റും നോക്കുകയായിരുന്നു. അപ്പോൾ എന്റെ തൊട്ടുമുന്നിൽ ഒരു ചെറിയ ബാലൻ, ഏകദേശം 7 വയസ്സ് പ്രായമുള്ള ഒരു ചെറു ബാലൻ, കാഴ്ചയിൽ എന്നെ പോലുള്ള പയ്യൻ നിൽക്കുന്നത് കണ്ടു. പിന്നെയും അതിലേക്ക് നോക്കി, അത് ഞാനായിരുന്നു. അവൻ ഒരു മരത്തിന്റെ പഴയ കുറ്റിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മരത്തിൽ നിങ്ങൾ ഒരു വടിയെടുത്ത് മരത്തിൽ മേലോട്ടും താഴോട്ടും ഉരച്ചാൽ മരപ്പത്തിൽ അണ്ണാനിരിക്കുകയാണെങ്കിൽ അത് അവനെ ഭയപ്പെടുത്തുകയും അത് പൊത്തുനിന്നും അവനെ പുറത്തേക്ക് ചാടിക്കുമെന്ന് അണ്ണാൻ വേട്ടക്കാരായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്നതാണ്. ആ അണ്ണാൻ എവിടെയിരിക്കുന്നുവെന്ന് കാണാനായി ഞാൻ നോക്കുമ്പോൾ അത് ഏത് തരത്തിൽപ്പെട്ട അണ്ണാനായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഞാനത് ഉരസം തുടങ്ങി. ഞാനത് ചെയ്യുമ്പോൾ ഞാനതിനെ കണ്ടു. അപ്പോൾ അത് 38 വയസ്സുള്ള ഞാൻ തന്നെയായിരുന്നു. ആ ചെറിയ ബാലൻ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ ശിഖരത്തിൽ ഉരയ്ക്കുമ്പോൾ ആ തടിയുടെ പൊത്തുനിന്നും ദണ്ഡായിരുന്നു. കറുത്ത, മുഴുവനും കറുപ്പ് നിറത്തോടുകൂടിയ അത്രയും വലിപ്പമുള്ള ചെറിയ അണ്ണാൻ പുറത്തു വന്നു. അതിലേക്ക് നോക്കിയപ്പോൾ അവനിൽ നിന്നും ചെറിയ വൈദ്യുത തരംഗങ്ങൾ പ്രസരിക്കുന്നത് പോലെ തോന്നി. ചെറിയ ജപമണി പോലെ തോന്നിക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്ഷുദ്രനായ ഒരു വസ്തുവായിരുന്നു. കാഴ്ചയ്ക്ക് ഒരു അണ്ണാനെക്കാലും ഉള്ളതായി ഒരിനം മരപ്പട്ടി പോലെയായിരുന്നു. അവൻ എന്റെ നേരെ നോക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം എന്നു പറയാനായി ഞാൻ വായ് തുറന്നപ്പോൾ ഞാനത് പറയുന്ന നേരം അവൻ, നിങ്ങൾ കണ്ണൊന്ന് ചുമ്മാൻ സമയം കിട്ടിക്കാണില്ല. അവൻ നേരെ എന്റെ വായ്ക്കുള്ളിൽ പറന്നു കയറി എന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് ചെന്ന് എന്നെ കഷ്ണങ്ങളായി പിച്ചു ചീന്താൻ തുടങ്ങി. ആ ദർശനമൊന്നും പുറത്തു വന്ന് എന്റെ കൈകളെ ഉയർത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഓ ദൈവമേ, എന്നോട് കൃപയുണ്ടാകും, അതെന്നെ കൊല്ലുകയാണ്. മുറിയുടെ ഏറ്റവും മറ്റത്തുന്ന ശബ്ദം ഇങ്ങനെ പറയുന്നു ഞാൻ കേട്ടു. ഓർക്കുക, അതിന് വെറും 6 ഇഞ്ച് നീളമേ ഉള്ളൂ. ആ കഥ എത്ര പേർ കേട്ടിട്ടുണ്ട്? കൂടാരത്തിന് ചുറ്റുമുള്ളവരോട് ഞാനിത് അനേക തവണ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെ കഷ്ടം സഹിച്ചുകൊണ്ട് അത് മുന്നോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം മായോ സഹോദരന്മാരനെ പരിശോധിച്ചു പറഞ്ഞു, താങ്കളുടെ പിതാവ് ഒരു ഐറിഷുകാരനാണ്, അയാൾ മദ്യപിക്കുമായിരുന്നു. താങ്കളുടെ അമ്മ ഒരു പകുതി ഇന്ത്യക്കാരിയാണ്, അത് താങ്കളെ ഏകദേശം അർത്ഥസങ്കര വംശജനാക്കുന്നു. അതിനാൽ താങ്കൾ ഒരു നാഡി രോഗമുള്ള തകർന്നടിഞ്ഞ ആളാണ്. താങ്കൾക്ക് അതിൽ നിന്നും ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. പറഞ്ഞു, അതല്ലെങ്കിൽ താങ്കൾ ആരോഗ്യവാനാണ്, എന്നാൽ അത് നിങ്ങളുടെ പ്രാണനുള്ള എന്തോ ആണ്, അതിനെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. പറഞ്ഞു, നിനക്ക് സാധിക്കും. പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പ്രേത പരിശോധന ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ല, കാരണം അവന്റെ പ്രാണൻ പോയി കഴിഞ്ഞിരിക്കുന്നു. അയാൾ പറഞ്ഞു, അതെ, താങ്കൾക്കൊരിക്കലും ഇതൊന്ന് കരകയറാൻ കഴിയില്ല. എന്റെ പണ്ടത്തെ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവിന് ഇതുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം 85-90 വയസ്സിലാണ് മരിച്ചത്. അത്രയും കാലം ഉണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു. തന്റെ ജീവിതകാലം മുഴുവനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. പറഞ്ഞു, വശീകരണങ്ങൾ പറഞ്ഞു. ചില ആളുകൾക്ക് അവർക്കതുണ്ടാകുമ്പോൾ അവർ വളരെ കോപമുള്ളവരായിത്തീരുന്നു. അത് ഒരു വിധത്തിലായി ആ വിധത്തിലുള്ളത് നിങ്ങളെ കൊല്ലുന്നു. അയാൾ പറഞ്ഞു, മറ്റൊരു വിധത്തിലേത് സ്ത്രീകൾക്ക് ആർത്തവത്തിലുണ്ടാകുന്നത് പോലെ അവർ കരയുന്നു. താങ്കൾക്കതുണ്ടാകുന്ന രീതി ഒരു ചേതോ വികാരത്താൽ ക്ഷീണിതനായതുപോലെയാണ്. പറഞ്ഞു, പണ്ടുള്ള ആളുകൾ അതിനെ ദുഃഖകരമായ അവസ്ഥ എന്ന് വിളിച്ചിരുന്നു. അതവരെ വിട്ടുപോയിരുന്നില്ല. പറഞ്ഞു, അത് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടൽ പുളിക്കുന്നു, താങ്കളെ അത് തകിടം മറിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ സർ, ഞാൻ യാതൊന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷവാനാണ്. പറഞ്ഞു, അത് ശരിയാണ്, അത് മനുഷ്യന്റെ കൈപ്പടിയിൽ ഒതുങ്ങാത്തതാണ്. പറഞ്ഞു, നിങ്ങൾക്കത് എപ്പോഴും ഉണ്ടായിരിക്കും. ഓ, എന്തൊരു നിരാശപ്പെടുത്തുന്ന കാര്യം. എന്നാൽ ഓർക്കൂ, അതിന് വെറും 6 ഇഞ്ച് നീളം മാത്രമാണുള്ളത് എന്ന വാക്കുകൾ ചിന്തിക്കുന്നത്. അത് എന്നോടൊപ്പം പറ്റിയിരുന്നു. അതേപ്പറ്റി പിന്നിരിക്കുന്ന എന്റെ പ്രിയ ഭാര്യയ്ക്ക് നിങ്ങളോട് പറയാനാകും, ഓരോ വർഷവും ഞാൻ അതേപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ വർഷം വിദേശത്തേക്ക് പോകുന്ന നേരം ഞാനായിരുന്നു. അതിനു മുമ്പ് അതേ ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നിട്ട് ഒരു അണ്ണാൻ വേട്ടയ്ക്ക് പോയിരുന്നു. സഹോദരൻ ബാങ്ക്സ് കുടിനോടൊപ്പം ഞാൻ കാറിൽ നിന്നും ചാടിയിറങ്ങി. അദ്ദേഹം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മലയുടെ മുകളിലേക്ക് ഓടിക്കയറാൻ തുടങ്ങുമ്പോൾ എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നിന്നും പുറത്തു ചാടിപ്പോകുന്നത് പോലെ തോന്നി. ഞാൻ ഡോക്ടർ സാം അടയറോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതുണ്ടായതെന്താണ്? അദ്ദേഹം പറഞ്ഞു, അടുത്തവണ താങ്കൾക്ക് അതുണ്ടായാൽ ഒരു കാർഡിയോഗ്രാം എടുത്തു നോക്കണം. പറഞ്ഞു, ശരി. അങ്ങനെ അത് അടുത്ത വർഷവും ഉണ്ടായപ്പോൾ ചെന്ന് ഒരു കാർഡിയോഗ്രാം എടുത്തു. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഹൃദയത്തിന് ഒരു കുഴപ്പവുമില്ല, അത് താങ്കൾ വികാരാധീനനാകുന്നതാണ്. അതിനുശേഷവും അതങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. അതെ, മറ്റൊരു ഡോക്ടറിനോട് പറഞ്ഞു, എന്റെ ഒരു നല്ല കൂട്ടുകാരനാണ്. പറഞ്ഞു, അവ നിന്റെ ഹൃദയമാണ് കുട്ടി. പറഞ്ഞു, നീ നല്ല പോലെ സൂക്ഷിക്കണം. ആ വർഷമാണ് ഞാൻ സഹോദരൻ മൂറയെ വിളിക്കുകയും ഞാനും സഹോദരൻ ഫ്രെഡുമായി ചേർന്ന് കാട്ടാടിനെ വേട്ടയാടാനായി പോകുമ്പോൾ എനിക്ക് പകരം പ്രസംഗിക്കാനായി അദ്ദേഹം മറ്റാരെയോ വിളിച്ചത്. എനിക്ക് 16 വയസ്സ് പ്രായമുള്ളതുപോലെയാണ് ഞാൻ മലമുകളിലെല്ലാം കയറിയത്. മൈലുകളോളം ഓടി. യാതൊന്നും എന്നെ അല്പം പോലും വിഷമിപ്പിച്ചില്ല. കാണുന്നോ, ഞാൻ തിരികെ വന്ന് സാമനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതെ, എവിടെയോ എന്തോ തകരാറുണ്ട്, താങ്കൾ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് പണ്ടത്തെ ഫാഷനുള്ള ഒരു ഡോക്ടർ തന്റെ കയ്യിൽ ഒരു സ്റ്റെതസ്കോപ്പ് ചുറ്റിക്കൊണ്ട് നിൽക്കുന്നതും ഞാൻ ഒരു ദർശനത്തിൽ കണ്ടു. അയാൾ പറയുകയാണ്, ഒരു ദിവസം എന്റെ മുന്നിൽ അയാൾ നിന്ന് ഇങ്ങനെ പറയുകയാണ്, അത് നിന്റെ ഹൃദയത്തിലാണ് എന്ന് നിന്നോട് പറയാൻ അവരെ അനുവദിക്കരുത്, അത് നിന്റെ വയറിലാണ്. അതിനാൽ ഞാൻ ചിന്തിച്ചു, അതെ, ഞാൻ ആ വാക്കിനെടുക്കും. എന്തെന്നാൽ അതൊരു ദർശനമായിരുന്നു. കടന്നു വരൂ. ഞാൻ ആഫ്രിക്കയിലേക്ക് തിരിച്ചു. ചില കുത്തിവയ്പ്പുകൾ എടുക്കാനുണ്ടായിരുന്നു. ആഫ്രിക്കയിലേക്ക് പോകും മുമ്പ് എനിക്ക് ചില കുത്തിവയ്പ്പുകൾ എടുക്കണമായിരുന്നു. അത് നിയമമാണ്. അങ്ങനെ ഞാൻ ആ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ, എനിക്ക് നിങ്ങളിൽ ഒരു കുഴപ്പവും കാണാൻ കഴിയുന്നില്ല. പറഞ്ഞു, താങ്കളുടെ ഹീമോഗ്ലോബിൻ, താങ്കളുടെ രക്തം 96, അത് 96 ആണ്. പറഞ്ഞു, താങ്കൾക്ക് 16 വയസ്സായിരുന്നെങ്കിൽ അതാകില്ല, അത് ഇതിലുമധികം നന്നായിരിക്കില്ലായിരുന്നു. പറഞ്ഞു, ഒരു 100 വയസ്സുവരെ താങ്കളെ കീഴ്പ്പെടുത്താൻ പ്രയാസമാണ്. ശ്വാസകോശങ്ങൾ സകലതും താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല, പഞ്ചസാരയോ മറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് നന്ദി. അങ്ങനെ ഞാൻ ഒരു ശാരീരിക പരിശോധനയ്ക്കായി ബോർഡിന് എന്റെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതിനാൽ ഞാൻ അത് എടുക്കാൻ പോയി. അതിനാൽ അദ്ദേഹം ചോദിച്ചു, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞു, മറ്റൊന്നുമില്ല, എന്നാൽ വയറിൽ തുടർച്ചയായി നിൽക്കുന്ന പുളച്ചു തികട്ടൽ എല്ലായ്പ്പോഴും നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് പറയാം. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഓ, എനിക്ക് പരിശോധന നടത്തി ഞാൻ മായോ സഹോദരമായ അടുക്കലും മറ്റെല്ലായിടത്തും പോയിരുന്നു. അദ്ദേഹം തുടർന്നു, എന്നാൽ ഒരു നിമിഷം കാത്തിരിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ ബേറിയെ മീലിനാലും കാണിക്കാത്ത വിധത്തിലെ വളരെ ചെറിയ കുടൽപുണ്ണോ മറ്റോ ആകാം. ചിലപ്പോൾ അത് അത്രമാത്രം വലുതായിട്ട് കാണാൻ കഴിയാതെയും ഇരിക്കാം. എന്നാൽ എക്സ്റേ ഒരു നിഴൽ മാത്രമാണല്ലോ. ഒരു വളരെ ചെറിയ കുടൽപുണ്ണ്, അത് അത്രയും ശരിയായി ഒട്ടിയിരിക്കാത്തത്. അത്തരത്തിലുള്ള ഒരു കൂട്ടം ചെറിയ കുടൽപുണ്ണുകളാൽ അതുണ്ടാകാം. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ഉപകരണമുള്ള ഒരു പഴയ ഡോക്ടർ ഇവിടെയുണ്ട്, അവർക്കിപ്പോൾ അതുണ്ട്. ഒരല്പം സോഡിയം പിഞ്ചത്തോൾ നൽകി താങ്കളെ മയക്കും, പിന്നെ തൊണ്ടയിലൂടെ ഒരു ട്യൂബിറക്കി അവർ ശരിക്കും താങ്കളുടെ വയറ്റിൽ എന്താണെന്ന് അതിലൂടെ പരിശോധിക്കും. പറഞ്ഞു, അദ്ദേഹം നിങ്ങളെപ്പോലെ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ചോദിച്ചു, എന്തുകൊണ്ടാ താങ്കൾക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ പൊയ്ക്കൂടാ? ഞാൻ അദ്ദേഹത്തിന്റെ പേരെഴുതിയെടുത്തു, ഡോക്ടർ വാൻ രാവേൻസ്വർത്ത്. അങ്ങനെ ഞാൻ തിരികെ വന്ന് ആ പഴയ ഡോക്ടറെ കാണാൻ പോയി. ഓ, അദ്ദേഹം ഡച്ച് ഈസ്റ്റ് ഇൻഡീസിൽ നിന്നും ഒരു വലിയ കൂട്ടം മിഷണറിമാരുടെ ഇടയിലുള്ള ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നെ കുറിച്ച് കേട്ടിരിക്കുകയും എന്റെ പുസ്തകങ്ങൾ വായിച്ചുമിരുന്നു. ഓ, അദ്ദേഹം എന്റെ കൈക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, അത് താങ്കൾക്ക് ചെയ്യുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് എന്തു ചെയ്യണമെന്ന് പറയൂ. അടുത്ത ആഴ്ചയിൽ താങ്കൾ ഇവിടെ ഈ ആശുപത്രിയിലേക്ക് ഒന്ന് വരൂ. താങ്കൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ താങ്കൾക്ക് ഒരു ചെറിയ പെന്റത്തോളിന്റെ ഒരു മാത്ര തരും. ഞാനത് ചെയ്യുമ്പോൾ അത് നിങ്ങളെ 5 നിമിഷത്തേക്ക് ഉറക്കും. എന്റെ ചെറിയ മകൾക്കും സഹോദരൻ നോർമാന്റെ കുഞ്ഞുമകൾക്കും ഒരു പല്ല് അത്തരത്തിൽ പറിച്ചെടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരു 5 നിമിഷത്തെ ഉറക്കം, അതെനിക്ക് ഒരു ശല്യവും ചെയ്യില്ല. അങ്ങനെ അതിലേക്ക് നോക്കാനായാൽ അത് എന്നെ തൃപ്തിപ്പെടുത്തും എന്ന് ഞാൻ ചിന്തിച്ചു. അടുത്ത പ്രഭാതത്തിൽ ഞാൻ കിടക്കയിൽ നിന്നെഴുന്നേറ്റ് ചുറ്റിനും നോക്കി. ഞാൻ ആ ഡബിൾ ബെഡിലേക്ക് നോക്കി. അവിടെ എന്റെ ഭാര്യ കിടന്നിരുന്നു. അപ്പോഴും ഉറക്കം എഴുന്നേറ്റിരുന്നില്ല. അതിനുശേഷം ഞാൻ ജനാലയിലൂടെ ആ വലിയ കറ്റിലേന പർവ്വതത്തിലേക്ക് നോക്കി. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. കർത്താവിന്റെ ദൂതൻ ആ വാൾ എന്റെ കൈകളിൽ തന്ന ആ സ്ഥലത്തേക്ക് ഞാൻ നോക്കി. അവിടെയാണ് ഏഴ് ദൂതന്മാർ പ്രത്യക്ഷമായതിന്റെ ആ ചിത്രമെടുത്തത്. നിങ്ങളത് കണ്ടിട്ടുണ്ട്. മഹത്തായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നോക്കി. പിന്നെയും ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ അവിടെ മരത്തിന്റെ അടുത്ത് ഞാൻ വീണ്ടും നിൽക്കുന്നു. അവിടെ ആ അണ്ണാൻ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ. ഞാൻ അവിടേക്ക് നോക്കി. ഞാൻ ചിന്തിച്ചു, അതൊരു അണ്ണാന്റെ കൂടായിരിക്കും. പിന്നെയും ചിന്തിച്ചു, അവനിപ്പോഴും അവിടെ ഉണ്ടായിരിക്കുമെങ്കിൽ അതിശയമായിരിക്കില്ലേ. ദർശനത്തിലാണ് ഞാൻ മരത്തിന്റെ വശത്ത് ഉരയ്ക്കാൻ തുടങ്ങി. അവനിതാ പുറത്തു വരുന്നു. പിന്നെ ഞാൻ എന്റെ കണ്ണടയ്ക്കും മുമ്പ് അവൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കാണാൻ ഏറ്റവും വൃത്തികെട്ട അണ്ണാനായിരുന്നു. ഇപ്പോൾ ഈ ചെറിയ അടയാളങ്ങളെയും മറ്റും അറിയുക എന്ന വിധത്തിലാണ് എന്റെ ദൈവവേല എന്ന് നിങ്ങൾക്കറിയാം. അവൻ എന്റെ നേർക്ക് ചാടി, എന്നാൽ അവന്റെ ഉന്നം പിഴച്ചു. അവൻ എന്റെ വായിലേക്ക് ചാടാനായില്ല, എന്റെ നെഞ്ചിൽ വന്നിടിച്ചു നിലത്ത് വീണു. അവൻ അത് സംഭവിച്ച ഉടൻ തന്നെ ഞാൻ എന്തോ പറയുന്നതായി കേട്ടു. കാറ്റലിന മലകളിലേക്ക് പോകുക. അങ്ങനെ ഞാൻ തിരിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, മേടാ നീ ഉണർന്നിരിക്കുകയാണോ ഹണി? ഞാൻ അവളെ ഉണർത്തി. അവൾ ചോദിച്ചു, കാര്യമെന്താണ്? ഏകദേശം 5 മണിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ അണ്ണാനെ വീണ്ടും കണ്ടു. ഹണി, ഏതണ്ണാൻ? ഞാൻ പറഞ്ഞു, മായയുടെ അടുക്കളായിരുന്നപ്പോൾ ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്കറിയാമോ? അവന് ഈ സമയം എന്റെ വായിലേക്ക് ചാടാനായില്ല, അവന് എന്റെ ഉള്ളിലേക്ക് കടക്കാനായില്ല. അവൻ എന്റെ നെഞ്ചിലൂടെ പുറത്തേക്ക് വീണു. ഞാൻ പറഞ്ഞു, കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ നോക്കിയിരുന്നു. ഒരു ചെറിയ ബാലനായിരുന്നത് മുതൽ അത് സംഭവിക്കാനായി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചതായി ഞാൻ കണ്ടിരുന്നു എങ്കിൽ, അതുമല്ല അതൊരു ദർശനമായിരുന്നു എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് അത് സംഭവിച്ചതായി ഞാൻ കണ്ടിരുന്നു എങ്കിൽ, എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം ലഭിക്കുമായിരുന്നു. അത് എന്നോട് എന്തു പറഞ്ഞാലും അത് തന്നെ എനിക്ക് സംഭവിക്കുമായിരുന്നു. 40 വർഷമായി ഞാൻ അതിനായി നോക്കിയിരിക്കുന്നു. അവിടെ അത് സംഭവിച്ചിരിക്കുന്നു. മുമ്പ് ഞാൻ മായയോട് അടുത്തായിരുന്നപ്പോൾ അവർ എനിക്ക് ആ സന്ദേശം തരുമ്പോൾ ഞാൻ അവിടെ മുകളിലായിരുന്നു. ആ ദർശനം ഞാൻ കണ്ടു. എന്റെ വൃത്തിയായ അമ്മ ഇപ്പോൾ മഹത്വത്തിലാണ്. വളരെ വിചിത്ര സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. അവൾ തന്റെ ജീവിതത്തിൽ 3 അല്ലെങ്കിൽ 4 സ്വപ്നമേ കണ്ടിട്ടുള്ളൂ. അവ സദാസമയവും സത്യമായിരുന്നു. അവൾ എന്നോട് പറയും, അവൾ എന്നോട് പറയാൻ തുടങ്ങുന്ന നേരം ഞാനത് പറയുമായിരുന്നു. ഞാൻ പറയും, അവിടെ നിർത്തും അമ്മ, അതിന്റെ ബാക്കി എന്താണെന്ന് ഞാൻ നിങ്ങൾ പറയാം, കാണുന്നോ? എന്തെന്നാൽ ഒരു സ്വപ്നം വ്യാഖ്യാനിക്കണമെന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന ഏത് സമയത്തും അത് എപ്രകാരമായിരുന്നു അത് കൃത്യമായും നിങ്ങൾ എന്നോട് പറയാറില്ല. അത് കഴിയുമ്പോൾ ഞാനതിനെ വീണ്ടും കാണുന്നു. നിങ്ങൾ എങ്ങനെയാണോ അത് കണ്ടത്, അതിനെ കൃത്യമായും ഞാൻ വീണ്ടും കാണുന്നു. അപ്പോൾ അത് എന്താണെന്ന് അവൻ എന്നോട് പറയുന്നു, കാണുന്നോ? ആ സ്വപ്നം എന്തായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അവൻ സ്വയം എനിക്ക് ആ സ്വപ്നം കാണിച്ചു തരുന്നു, കാണുന്നോ? അത് ഞാൻ കാണുമ്പോൾ ഞാൻ പറയും, അതെ, നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ല, അത് പറഞ്ഞിരുന്നില്ല, കാണുന്നോ? അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കാനാകുന്ന ദൈവത്തിന് ഒരു സ്വപ്നത്തെ കാണിക്കാനും കഴിയും, അവനൊന്ന് കാണിച്ചു തരാൻ കഴിയും, അവന് അതിനെ വ്യാഖ്യാനിക്കാനും കഴിയും. അങ്ങനെ എന്നാൽ അതെ, അതുപോലെ ഒന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കഴിയുമെങ്കിൽ, ഞാൻ എനിക്ക് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ വന്നതുപോലെ തോന്നുന്നു, ദാനിയൽ അതല്ലായിരുന്നോ? അല്ല, ജോസഫ്. അതെ, അത് ബൈബിളിൽ എവിടെയോ ഉണ്ട്. ഞാൻ ഇപ്പോൾ അത് ഓർത്തതേയുള്ളൂ. പറഞ്ഞു, നിങ്ങൾക്കെന്നെ കാണിക്കാൻ കഴിഞ്ഞാൽ അതെന്തായിരുന്നു എന്നോട് പറയാനായാൽ, ഓ, അത് നെബുക്കദ്നേസർ രാജാവായിരുന്നു. അത് ശരിയാണ്. പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ. മന്ത്രവാദികൾ പറഞ്ഞു, എന്നോടാ സ്വപ്നം പറഞ്ഞാലും? അവൻ പറഞ്ഞു, അത് ഞാൻ മറന്നുപോയി. അത് ശരിയാണ്, അത് ഞാൻ ഓർക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിച്ചതേയുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മമ്മ. അവൾ പറഞ്ഞു, ബില്ലി. ഞാൻ തിരികെ വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ വന്നിരിക്കൂ മകനെ. അവൾ പറഞ്ഞു, ഞാൻ ഒരു വിചിത്ര സ്വപ്നം കണ്ടു. നീ ഒരു രോഗിയായി കിടക്കുന്നതായി ഞാൻ ഒരു സ്വപ്നം കണ്ടു. നിന്റെ വയറു സാധാരണ പോലെയായി. നീ അപ്പോൾ മരിക്കും പോലെ കാണപ്പെട്ടു. എത്രമാത്രം പാഥ്യാഹാരങ്ങളാണ് അവൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്? അവൾ പറഞ്ഞു, നീ ഒരു മലയുടെ മുകളിൽ ഒരു കെട്ടിടം പണിയുകയായിരുന്നു. പറഞ്ഞു, 6 വെള്ള നിറമുള്ള പ്രാവുകൾ ആകാശത്തു നിന്ന് താഴേക്ക് പറന്നുവന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യെസ് എന്ന അക്ഷരത്തിൽ കൂജനം ചെയ്തിട്ട് അവ നിന്റെ മാറിലിരിക്കുന്നത് ഞാൻ കണ്ടു. നീ അതിലേക്ക് നോക്കിക്കൊണ്ടുവരുന്നു. അതിന്റെ ഏറ്റവും മുന്നിലുള്ളത് നിന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു, അവയെല്ലാം വെളുത്ത് യഥാർത്ഥ വെണ്മയുള്ളവ ആയിരുന്ന പ്രാവുകളായിരുന്നു. അവയെല്ലാം അവയുടെ ചെറിയ തലകളെ നിന്റെ കവിളിന് എതിർവശത്തേക്ക് തിരിച്ചു വെച്ചിട്ട് കൂ 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 എന്ന് ശബ്ദിച്ചിരുന്നു. പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. അവർ അങ്ങനെ ഹൂ 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 എന്ന് തുടർന്നും കൂജനം ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഓ, ഞാനത് കാണുന്നു, കർത്താവിന് മഹത്വം. എന്നിട്ട് പറഞ്ഞു, അവർ വീണ്ടും അവരുടെ യെസ് എന്ന അക്ഷരം പോലെ രൂപപ്പെട്ടുകൊണ്ട് തിരികെ ആകാശത്തിലേക്ക് പോകുമ്പോൾ കൂ 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 എന്ന് കൂജനം ചെയ്തുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോയി. അതെ, ഞാൻ കണ്ട ആ ചെറിയ മൃഗത്തിന് 6 ഇഞ്ച് നീളമുണ്ടായിരുന്നു. മമ്മ കണ്ട പ്രാവിന്റെ നിര ആറായിരുന്നു. ആറ് അപൂർണമാണ്. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഏഴാമത്തതിനെ കാണും എന്നറിഞ്ഞിരുന്നു. അത് മനുഷ്യൻ കഷ്ടമനുഭവിക്കുന്നതാണ്. അങ്ങനെ അത് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അന്ന് രാവിലെ നേരം ആ ദർശനം കണ്ട ശേഷം ഞാൻ എഴുന്നേറ്റു. ഞാൻ കർത്താവിനെ അനുസരിച്ചു. ഞാൻ എന്റെ കുഞ്ഞുമകൻ ജോസഫിനെ സ്കൂളിൽ കൊണ്ടാക്കി. അവനിപ്പോൾ എന്നെ ട്യൂഷനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടാക്കി മേടയോട് ഇങ്ങനെ പറഞ്ഞു, എപ്പോൾ തിരികെ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ കറ്റാലീനയിലേക്ക് മുകളിലെ അതിനു മുകളിലെ ഫുട്ട് ഹിൽസിലേക്ക് പുറപ്പെട്ടു. പിന്നെ എന്റെ കൈകളിലേ കർത്താവിന്റെ ദൂതനും വാളിട്ട് തന്ന ആ സ്ഥലത്തേക്ക് പോയി. വളരെ നേരത്തെ തന്നെ മലയിലേക്ക് കയറാൻ തുടങ്ങി. അതെ, ഈ വഴിയിലുള്ള പർവ്വത ശിഖരങ്ങളിലൂടെ പോകുന്നതിന് പകരം അവിടെ അനേക പാമ്പുകളും തേളുകളുമുണ്ട്. അരിസോണ എങ്ങനെയുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എന്റെ വലത്തുവശത്തേക്ക് തിരിഞ്ഞു. എന്തോ ഒന്ന് പറഞ്ഞു, നിന്റെ വലത്തുവശത്തേക്ക് തിരിയുക. ഞാൻ വഴിയിലൂടെ ആ കൊടുമുടിയിലേക്ക് പോയി. ഞാൻ അതിന്റെ ചുറ്റുമായി ചെന്നു. ഈ വലിയ പാറകൾ ഈ കൂടാരത്തേക്കാൾ എത്രയോ തവണ വലുതാണ്. അതിനെ ചുറ്റിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ മുകളിലായി കിടന്നിരുന്ന അവയിലേക്ക് ആരെങ്കിലും അവിടേക്ക് ഒറ്റയ്ക്ക് വരിക വിരളമാണ്. ഏകദേശം 11 മണിയാകും. ഞാൻ ഒരു ചെറിയ ഗുഹയിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു. പിന്നെ എവിടെയോ ആയി ഒരു ചെറിയ സ്ഥലം, ഒരു മാനിന്റെ കാലടി പാത പോലെ ഇതിനേക്കാൾ അല്പം കൂടി വരും. അവിടേക്ക് തിരിഞ്ഞു. ഞാൻ എന്റെ ഉടുപ്പ് ഊരിയെടുത്തു. എന്റെ തൊപ്പി എന്റെ കയ്യിലായിരുന്നു. എന്തെന്നാൽ ഞാൻ അത്രയേറെ പത പോലുള്ള വിയർപ്പനാൽ നനഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അവിടേക്ക് തിരിയുന്നേരം, ഞാൻ ആ ചെറിയ ഗുഹയിലേക്ക് തിരിയുമ്പോൾ എനിക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. എന്റെ കയ്യിൽ നിന്നും ഞാൻ തൊപ്പി കുടഞ്ഞു കളഞ്ഞിട്ട് ചുറ്റും നോക്കി. ഞാൻ ചിന്തിച്ചു, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ ഇവിടെ ഉള്ളതായി ഞാൻ അറിയുന്നു. ഞാൻ ചിന്തിച്ചു, അതെന്താണ്? ഞാൻ ഒരു ചില ചുവടുകൾ കൂടെ വെച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ വഴിയിൽ കിടന്നിരുന്നു നോക്കി. അതാ ആ ചെറിയ അണ്ണാൻ അവിടെ കിടക്കുന്നു. എന്തിലേക്കോ ചാടിയപ്പോൾ ഉന്നം തെറ്റി ചോളാ കൂട്ടത്തിന്റെ അത് ചാഞ്ചാടുന്ന കള്ളിമുളിച്ചെടിയാണ് ഇടയിൽ ചെന്ന് ഇടിച്ചതാകാം. അത് അതിന്റെ തലയിലും നെഞ്ചിലും വയറ്റിലൂടെല്ലാം തുളച്ചു കയറിയതിനാൽ ചത്തുപോയി. ആ വിചിത്രമായി കാണപ്പെട്ട ചെറിയ അണ്ണാൻ അവൻ എന്റെ വായിലേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ ഉന്നം തെറ്റി ആ കള്ളിമുളി ചെന്നിടിച്ചു. പിന്നെ കർത്താവിന് ശബ്ദം പറഞ്ഞു, നിന്റെ ശത്രു മരിച്ചു. ഞാൻ അവിടെ നിന്നു. ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ കാലെടുത്തു. സാധാരണയായി കാക്കകൾ അത് തിന്നേണ്ടതാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഒരു പാമ്പിനെ കൊന്നു. അതിന് ഞാൻ ഏകദേശം 1/2 മണിക്കൂറോളം റോഡിലിട്ടിരുന്നു. അതുവഴി എപ്പോഴും കഴുകന്മാരും കാക്കകളും പറക്കാറുണ്ട്. അവ അപ്പോൾ തന്നെ അവയെ എടുത്തുകൊണ്ട് പോകണം. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു കോറൽ പാമ്പിനെ കൊന്നു. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ പാമ്പ് അതാണ്. എന്റെ തൊട്ടടുത്ത് കിടക്കുകയായിരുന്നു. അതിനെ എടുത്ത് ഉയർത്തി കാട്ടാനായി ഞാൻ വന്നപ്പോൾ കാക്കകൾ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. മലങ്കാക്കകൾ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ദർശനം കണ്ടത്. അതതിനു ശേഷവും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ശനിയാഴ്ചയായിരുന്നു എന്നാണ് എന്റെ വിചാരം. ഞാൻ അവിടേക്ക് പോയത് തിങ്കളാഴ്ചയാണ്. അങ്ങനെ അതവിടെ ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ കാലുകൊണ്ട് അതിനെ പുറത്ത് ചവിട്ടി ചതച്ചു കളഞ്ഞു. ഞാൻ അല്പം പുറകോട്ട് നടന്നു. വീണ്ടും അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അല്പം നേരം കരഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചു. വീണ്ടും താഴെ എന്നിൽ നിന്നും 5 മൈലുകളോളം ദൂരമുള്ള ട്യൂഷനിലേക്ക് നോക്കി. ചുറ്റിനും ചുറ്റിക്കെട്ട് അവിടെ തിരികെ വന്നു. അതപ്പോഴും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുന്നുകൾക്കിടയിലുള്ള ഒതുങ്ങിയ സ്ഥലത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. ഞാൻ ചുറ്റിലും ചുറ്റിത്തിരിഞ്ഞ് മലയുടെ അടിവാരത്തിലേക്കെത്തി. ചെന്നെന്റെ ഭാര്യയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹണി, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ ഇതിൽ നിന്നും സൌഖ്യമാകാൻ പോകുന്നു. ഡോക്ടർ റാവൻസ്വർത്ത് അദ്ദേഹം എന്നെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ഇതിൽ നിന്നും സുഖം പ്രാപിക്കുക തികച്ചും അസാധ്യമായ കാര്യമാണ്. അദ്ദേഹം എനിക്ക് പെന്റത്തോളിന്റെ ഒരു കുത്തുവയ്പ് നടത്തി. അതെനിക്ക് 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, എന്നാൽ അതെന്നെ 10 മണിക്കൂർ നേരം ഉറക്കി. അതുകൊണ്ട് ആ ചപ്പുചവർ ഒരു ആസ്പിരിൻ പോലും എന്നെ പുറത്താക്കി കളയുന്നു. അങ്ങനെ അവർ അദ്ദേഹം എനിക്കൊരു കുത്തുവയ്പ് തന്നു. ആ ട്യൂബിനെ എന്റെ തൊണ്ടയിലൂടെ ഇറക്കി. എനിക്ക് സുബോധം വന്നപ്പോൾ അദ്ദേഹം അടുത്ത പ്രഭാതത്തിൽ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, റവറന്റ്, ഇത് നിങ്ങളോട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ നിങ്ങളുടെ ആമാശയഭിത്തികൾ അത്രയേറെ ബലമുള്ളതായിട്ട് അവ നല്ലപോലെ ഉണങ്ങിയിരിക്കുകയാണ്. എനിക്കവിടെ ഒന്നും കാണാനായില്ല. അതിന് അദ്ദേഹം ഇട്ട പേർ ഗ്യാസ്റ്റിറ്റിസ് എന്നാണ്. അതെന്താണെന്ന് ഞാൻ പോയി നിഘണ്ടുവിൽ നോക്കി. അത് പറയുന്നത് ഉണങ്ങിപ്പോയ എന്തോ ചിലത്. പിന്നെയും പറഞ്ഞു, ഇതിൽ നിന്നും താങ്കൾ പുറത്തു കടക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ഇത് എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവിന്റെ ഒരു ദർശനം എനിക്ക് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനൊരു നിരാശനായ കുട്ടിയായിരിക്കുമായിരുന്നു. അടുത്ത ദിവസം എന്തോ പറഞ്ഞു, പർവ്വതത്തിലേക്ക് തിരികെ പോകുക. ആ ദിവസം പതിവ് വഴിയിലൂടെ പോകേണ്ടതിന് പകരം ഞാൻ മറ്റൊരു വഴിയിലൂടെ പോകാൻ നയിക്കപ്പെട്ടു. പിന്നെ ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ അവിടെ 7-ാമത്തെ ചെറിയ വെള്ളപ്രാവ് നേരെ എന്നെ നോക്കിക്കൊണ്ട് എന്റെ മുന്നിൽ അതായിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൾ തിരുമ്മി. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഇതൊരു ദർശനമാണ്. അത് തന്നെ തീർച്ച. എന്നെ നോക്കിക്കൊണ്ട് എന്നിട്ട് ചോദിച്ചു, ചെറിയ പ്രാവേ, നീ ഇവിടെ നിന്നാണ് വന്നത്? അതത്ര മനോഹരമായ വെളുപ്പ്. അതൊരു മാടപ്രാവായിരിക്കണം. അതെന്തായാലും ശരി, ആ വനാന്തരത്തിൽ ഇത്രയും ദൂരത്ത് യേശുക്രിസ്തുവനെ മരിച്ചവൻ ഉയർപ്പിച്ച സർവശക്തനായ ദൈവം, അവന്റെ ദാസനാണ് ഞാൻ. അവന്റെ വചനം ഇവിടെ എന്റെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഞാൻ കള്ളം പറയുകയല്ല, സത്യമാണ് പറയുന്നെന്നറിയുന്നു. എന്നെ നോക്കിക്കൊണ്ട് ആ പ്രാവ് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ചുറ്റും നടന്നു. ഞാൻ ചിന്തിച്ചു, ഇതൊരു ദർശനമെന്നത് തീർച്ചയാണ്. ഞാൻ എന്റെ തല തിരിച്ചു. ഞാൻ തിരികെ നോക്കി. അപ്പോൾ അതാ, അവൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ വെളുത്ത നിറമുള്ള ഹിമം പോലെ കാണപ്പെടുന്ന വെളുത്ത ചിറകുകൾ, അവന്റെ ചെറിയ മഞ്ഞ നിറമുള്ള കാൽ, ചെറിയ മഞ്ഞച്ചുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് നേരെ എന്നെ നോക്കുകയായിരുന്നു. അവൻ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അവന് ചുറ്റുമായി നടന്നു ചെന്നു. ഞാൻ അവനെ ഒരു കാരണത്താലും ഒന്ന് തൊടാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ആ ചവിട്ടടിയിലൂടെ മലയുടെ മുകളിലേക്ക് നടന്നു. തിരികെ നോക്കുമ്പോൾ അവൻ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സഹോദര, അബ്രഹാമിന്റെ ഒരു പുത്രനായിരിക്കെ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നത് ഞാൻ കാര്യമാക്കിയില്ല. എങ്ങനെയായാലും ശരി, ഞാൻ സൗഖ്യപ്പെടാൻ പോകുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ തിരികെ പോയി. ഞാൻ ഉയരത്തിലേക്ക് കയറുകയായിരുന്നു. ഇന്ത്യക്കാരനായ ഒരു സമുന്നത വ്യക്തി ആ ചെറിയ ചുമരിലൂടെ പടിഞ്ഞാറേക്ക് കുതിരയോടിച്ചു പോകുന്ന ദർശനം ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അനേകർ കേട്ടിട്ടുണ്ട്. ഏകദേശം ഉച്ചയോട് അടുക്കുമ്പോൾ ആ വലിയ പാറയുടെ അടുത്തു നിന്ന് മാറിപ്പോകാനായി എന്തോ എന്നെ ആകർഷിച്ചു. പറഞ്ഞു, നിന്റെ കൈ അതിനെതിരായി വെച്ച് പ്രാർത്ഥിക്കുക. ഇത് സത്യമാണെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ഞാൻ എന്റെ കൈ പാറയ്ക്കെതിരെ വെച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ പാറകളുടെ മുകളിൽ നിന്നും ഒരു ശബ്ദം വരുന്നത് ഞാൻ കേട്ടു. ചോദിച്ചു, നിന്റെ ഹൃദയത്തിൽ എന്തിന് വിരുദ്ധമായാണ് നിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നത്? അപ്പോൾ എന്റെ പിൻവശം ഞാൻ ഇങ്ങനെ ഉയർത്തി. എന്റെ തോളുകളിൽ വസ്ത്രമുണ്ടായിരുന്നില്ല. ചൂടിനാൽ എന്റെ അരയ്ക്ക് മുകളിൽ വസ്ത്രമില്ലായിരുന്നു. ഞാൻ പിന്നിലേക്ക് നോക്കി. ആ പാറയിൽ വെള്ളക്കഴുകൻ എന്നു സ്ഫടികത്തിൽ എഴുതിയിരിക്കുന്നു. അടുത്തു വരാനിരിക്കുന്ന സന്ദേശം അതാണെന്ന് കൃത്യമായും ദർശനത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ. ഞാൻ അത്രമാത്രം ഉത്തേജിതനായി ഞാൻ വീട്ടിലേക്ക് ഓടി. ഒരു ക്യാമറയുമായി അതിന് ചിത്രമെടുക്കാൻ അടുത്ത ദിവസം തിരികെ വന്നു. അതപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പാറമേൽ ഇങ്ങനെ എഴുതിയിരുന്നു, വെള്ളക്കഴുകൻ. പ്രാവ് കഴുകന് വഴികാട്ടുന്നു. എങ്ങനെയോ ഞാൻ എനിക്കറിയാനായി. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയും. ഒരു നല്ല ആ ഡോക്ടർമാർ നല്ല ഡോക്ടർ, ഒരു സംശയവുമില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഞാൻ അതിൽ നിന്നും പുറത്തു വരാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അത് അവസാനിച്ചിരിക്കുന്നു. ഞാൻ സുഖം പ്രാപിക്കാൻ പോകുകയാണ്. ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഏർണി ആ പാട്ട് ഒരു പ്രാവിൻ ചിറകുകളിന്മേൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനത് ചിന്തിക്കുകയായിരുന്നു. അതിന്റെ രാഗം എങ്ങനെയാണ് ഏർണി? എനിക്ക് വേണ്ടി തുടങ്ങിത്തരൂ. ചിറകിന്മേൽ തൂവള്ള പ്രാവിൻ എന്നോടൊപ്പം പാടും. അവന്റെ നിർമ്മല മാധുര്യ സ്നേഹം ദൈവം താഴേക്ക് അയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. അതിന്റെ രണ്ട് ചരണങ്ങളാണ് ഏർണി ഉണ്ടാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിന്റെ മൂന്ന് ചരണങ്ങളെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒഴുകി നടന്നല്ലോ നോഹ വെള്ളപ്പൊക്കത്തിൽ അനേക നാൾ. അവൻ കരയ്ക്കായി തേടി നടന്നു പലവിധ രീതികളിലും. അവന് ചില കഷ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, എന്നാൽ മുകളിൽ നിന്നല്ല. എന്തെന്നാൽ ദൈവം അവനെ തന്റെ അടയാളമേകി ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്ക് അയച്ചു. മുകളിൽ നിന്നുള്ളൊരടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. യേശു നമ്മുടെ രക്ഷകൻ ഒരു നാൾ ഭൂമിയിൽ വന്നു. അവൻ പശുത്തൊട്ടയിൽ ജാതനായി, പുൽത്തൊട്ടെ കിടക്കയിൽ. അവൻ നിരസിക്കപ്പെട്ടിട്ടും, എന്നാൽ മുകളിൽ നിന്നല്ല. എന്തെന്നാൽ ദൈവം അവന് തന്റെ അടയാളമേകി ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്ക് അയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. എനിക്ക് ക്ലേശം സഹിക്കേണ്ടി വന്നെങ്കിലും അനേക രീതികളിൽ ഞാൻ സൗഖ്യത്തിനായി കടപക്ഷിച്ചു, രാവിലും പകലിലും. എന്നാൽ വിശ്വാസം മറന്നില്ലൊരിക്കലും. മുകളിലുള്ള പിതാവിനാൽ മുകളിൽ നിന്നൊരു അടയാളമേകി ഒരു പ്രാവിൻ ചിറകിന്മേൽ, ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ. ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്ക് അയച്ചു. ഓ, മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്ക് അയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. പ്രിയ ദൈവമേ, പിതാവേ, ഈ കാര്യങ്ങൾക്കായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നീ നോഹയ്ക്ക് ഒരു അടയാളം നൽകി, നീ ലോകത്തിന് ആ അടയാളം നൽകി, നീ എനിക്ക് ഒരു അടയാളം നൽകി. അടുത്ത ദിവസം ആ കഴുകൻ പറക്കുന്നത് കണ്ടപ്പോൾ, ഓ ദൈവമേ, ഒരു സന്ദേശം ഇപ്പോൾ കടന്നു വരികയാണല്ലോ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നീ ആ പ്രാവിനെ നയിക്കാൻ അനുവദിക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. അതെനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതിരുന്ന വിശ്വാസത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ദൈവമേ, എല്ലാം ശരിയാകാൻ പോകുന്നു എന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ അതിനായി പിതാവേ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വചനമാകുന്ന പ്രാവിൻ ചിറകിൽ വീണ്ടും സന്ദേശം താഴേക്ക് അയക്കണമേ കർത്താവേ. പ്രിയ സ്വർഗീയ പിതാവേ, ഇതനുവദിച്ചാലും ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗവേദിയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും, മാത്രമല്ല രാജ്യത്തെമ്പാടും യോഗങ്ങളിലായിരിക്കുന്നവരെയും, കർത്താവേ, അങ്ങയുടെ മഹത്തായ പ്രാവിൻ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് പതിച്ച് അവരുടെ സൗഖ്യത്തിനായുള്ള വിശ്വാസം അവർക്ക് നൽകട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഓർത്തുകൊള്ളുവിൻ. അവന് നോഹയ്ക്ക് സന്ദേശം അയക്കാനാകും, യോഹന്നാൻ സ്നാപകൻ അയക്കാൻ കഴിയും, എനിക്ക് അയക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് വേണ്ടിയും അയക്കാനാകും. കർത്താവേ, ഇപ്പോൾ തന്നെ ആ ചെറിയ പ്രാവ് ഓരോ ഹൃദയത്തിലേക്കും അതിന്റെ സ്വർണ്ണ നിറമുള്ള ചുണ്ടോട് പറന്നുകൊണ്ട് ഇങ്ങനെ ചെവിയിൽ മന്ത്രിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ അടിപ്പിണരിനാൽ, എന്റെ മുറിവുകളാലും അടിപ്പിണരിനാലും നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അതിക്രമങ്ങളെ നീക്കപ്പെട്ടും ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടും ഞങ്ങളുടെ രോഗങ്ങളുടെ സൗഖ്യത്തിനായും അതയക്കണമേ. ഇതിപ്പോൾ നിന്റെ കൈകളിലാണ് പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു നിമിഷം കൂടെ നിങ്ങളുടെ തലകളെ കുമ്പിട്ട് നിൽക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് പറയാൻ ആഗ്രഹിക്കുന്നു, ബ്രദർ ബ്രൻഹാം, എന്റെ ജീവിതം മുഴുവനും ഞാൻ തെറ്റിൽ കഴിഞ്ഞു, ഞാൻ കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ സമർപ്പണത്തിനായി തയ്യാറാണ്, ആ പ്രാവ് ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിലേക്ക് പറന്നു വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് അതിന്റെ ചിറകടിച്ചുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ ഇടവരുമോ? നിങ്ങളുടെ കൈ നിങ്ങൾ ഉയർത്തുമോ? ഇവിടെ സദസ്സിലിരിക്കുന്ന ശ്രോതാക്കൾ, ഓ, കെട്ടിടത്തിൽ എല്ലായിടത്തുമായിരിക്കുന്നു, രാജ്യത്തെമ്പാടുമായി ദൂരെ ഇരിക്കുന്നവരുടെ ഇടയിൽ നിന്നും അങ്ങകലെ സഹോദരൻ ഹണ്ടും, സഹോദരൻ കോൾമാനും, സഹോദരൻ ലിയോയും, മറ്റുള്ളവരും താഴെ ട്യൂസണിലും ഗ്രന്ഥാം കൂടാരത്തിലും പടിഞ്ഞാറേ തീരത്തിൽ എല്ലായിടത്തുള്ളവരും, എല്ലായിടത്തുമുള്ളവർ നിങ്ങളുടെ കൈകളെ ഉയർത്തി, ഇന്ന് രാത്രിയിൽ ആ പ്രാവ് എന്റെ ഹൃദയത്തിലേക്ക് പറന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ തൂവള്ള പ്രാവിന് ചിറകുകളിൽ ദൈവത്തിന്റെ മാധുര്യ സ്നേഹം, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് കൊണ്ടുവരണമേ. ഇന്ന് രാത്രിയിൽ എനിക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസം എന്റെ ഹൃദയത്തിലേക്ക് ഇട്ടാലും കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ ആ പ്രാവ് ഇന്ന് രാത്രിയിൽ സന്ദേശം തിരികെ കൊണ്ടുവരട്ടെ. ഓ ദൈവമേ, അത് നിവൃത്തിയായി, ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാനുള്ള വിശ്വാസം മാത്രം ഞങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു തൂവള്ള പ്രാവിന് ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്ക് അയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. എവിടെ നിന്നാണ് ആ പ്രാവ് വന്നത് എനിക്കറിയില്ല. അവൻ അങ്ങനെ ആ വനാന്തരത്തിൽ അത്തരത്തിൽ കാണിടയില്ല. ഇല്ല, ഇല്ല, അവൻ അവിടെയാകാൻ ഇടയില്ല. അവൻ വെളുത്തിരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഉടുപ്പ് എത്ര വെളുപ്പുണ്ടോ അത്രയും വെളുപ്പായിരുന്നു എന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അവൻ അവിടെ ഇരിക്കുകയായിരുന്നു.
Of a snow.
എന്നാൽ അതൊരു തൂവള്ള പ്രാവൻ ചിറകിന്മേലായിരുന്നു. ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്കയച്ചത്. ഓ, മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഓ, നിങ്ങൾ വാസ്തവമായും താഴ്മപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? നമുക്ക് അന്യോന്യം കൈകളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന് പാടാം. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. നമുക്ക് നമ്മുടെ കൈ അവനിലേക്ക് ഉയർത്തിക്കൊണ്ടിത് പാടാം. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒഴുകി നടന്നല്ലോ നോഹ, വെള്ളപ്പൊക്കത്തിൽ അനേക നാൾ അവൻ കരയ്ക്കായി തേടി നടന്നു. പലവിധ രീതികളിലും അവന് ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, എന്നാൽ മുകളിൽ നിന്നല്ല. എന്തെന്നാൽ ദൈവം അവന് തന്റെ അടയാളമേകി, ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. യേശു നമ്മുടെ രക്ഷകൻ ഒരു നാൾ ഭൂമിയിൽ വന്നു. അവൻ ഒരു പശുത്തൊഴുത്തിൽ ജാതനായി പുൽത്തൊട്ടി കിടക്കയിൽ. അവൻ നിരസിക്കപ്പെട്ടിട്ടും, എന്നാൽ മുകളിൽ നിന്നല്ല. എന്തെന്നാൽ ദൈവം അവന് തന്റെ അടയാളമേകി, ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴേക്കയച്ചു. മുകളിൽ നിന്നൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. എന്താണെന്നോ, ഞാനൊരു വയസ്സെന്ന മനുഷ്യൻ, എന്റെ ജീവിതകാലം മുഴുവനും കഷ്ടമനുഭവിച്ചു. അവനെന്നെ ഇപ്പോൾ സൗഖ്യമാക്കാത്തത് എന്താണ്? ഞാൻ ഈ വില പരീക്ഷണത്തിന് സവാരി വീണ്ടും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു സന്ദേശം കൊണ്ടുവരാനായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ പിതാവിനോട് പറയുന്നതോ ഈ പ്രാവിൻ ചിറകുകളെ പറ്റി. കഴിഞ്ഞ രാത്രിയിൽ ജൂനിയർ ഒരു സ്വപ്നം കണ്ടതുപോലെ ഇവിടെ ഈ ജനാലകളിലൂടെ പറന്നുകൊണ്ടിരുന്നു. കർത്താവെ, നിന്റെ ദാസൻ സേവ ചെയ്യാനായി തയ്യാറായിരിക്കുന്നു. ആമേൻ, ഞാൻ തയ്യാറാണ്. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം എനിക്ക് തന്റെ നിർമ്മല മാധുര്യ സ്നേഹമയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. അവനിപ്പോൾ ശ്രോതാക്കളുമേൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കർത്താവേ. ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹമയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം, ഒരു പ്രാവിൻ ചിറകിന്മേൽ. പ്രാർത്ഥനാ കാർഡ് കിട്ടിയവരായ നിങ്ങൾ ഈ ഇടനാഴിയിലേക്ക് ഇവിടെ വന്നാലും ഒരു പടി മുന്നിലേക്ക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കൂ. ഈ ഇടവഴിയിലേക്ക് ഇവിടെ ഒരു പടി, ഇവിടെ ഈ വഴിയിലൂടെ മുന്നോട്ട് വരൂ. ഒരു തൂവള്ള പ്രാവിന് ചിറകിന്മേൽ. ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹമയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഈ നിലയിൽ പ്രാർത്ഥനകൾ ലഭിച്ചിട്ടുള്ളവർ നിങ്ങളുടെ ഇടതുവശത്തേക്ക് ഇറങ്ങി നിന്നാലും ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹമയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹമയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. അവിടെയുള്ള വനാന്തരത്തിൽ ആ പ്രാവ് വന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അബ്രഹാമിന് ഒരു അടയാളമായി ഒരു ആട്ടുകൊറ്റൻ ആവശ്യമായിരുന്നു എന്ന് ദൈവം കണ്ടു. അവൻ യഹോവ ഈരയാണ്. ദൈവം തനിക്ക് യാഗത്തിനായി ബലിയെ കരുതിക്കൊള്ളും. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതേ ദൈവം അതേ പ്രചോദനത്താൽ അതേ രീതിയിലുള്ള ജനങ്ങളിൽ ഒരു പ്രാവിനെ അയക്കുന്നു. അവൻ ഇന്നും യഹോവ ഈരയായിരുന്ന് തനിക്ക് ആവശ്യമുള്ള എന്തും ലഭ്യമാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനാ നിരയിൽ കൂടി കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് പ്രാവിൻ ചിറകിന്മേൽ ലഭ്യമാക്കാനായി നിങ്ങൾ ചോദിക്കില്ലേ? ആ പ്രാവ് പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് നിങ്ങൾ സൗഖ്യപ്പെടാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നൽകാൻ ഇടവരട്ടെ. നോക്കൂ, നിങ്ങൾ എല്ലാവരും അവരവരുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, സഹോദരൻ ബ്രൗൺ അവന്റെ സ്ഥാനത്ത്, ബ്രദർ ജാക്ക് പറഞ്ഞതെന്താണ്? ശരി, നല്ലത്. ഇവിടെ ഈ ഭാഗത്തുള്ളവർ ഒരു നിരയായി ആദ്യം അത് നിരനിരയായി ഇവിടേക്ക് വന്നാലും ഇവിടെ പുറകിലുള്ള കൂട്ടർ അതിന്റെ പിന്നിലായി കടന്നു വരണം. ഈ പാർശ്വത്തുള്ളവർ അതിന്റെ പുറകിലായി വരൂ. പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നവരുടെ തൊട്ട് പുറകിലായി നേരെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരണം. ഇപ്പോൾ ഇത് വളരെ വേഗത്തിൽ തീർക്കാവുന്ന നിരയല്ല എന്നത് എനിക്ക് തീർച്ചയാണ്. ഞങ്ങളാൽ കഴിയാവുന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനായി അല്പാധിക സമയമെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ സന്ദേശത്തെ അല്പം വെട്ടിച്ചുരുക്കി, അത് നിങ്ങൾ എല്ലാവരും കണ്ടു മനസ്സിലാക്കി. അതിനാൽ എനിക്ക് ഈ പ്രാർത്ഥനക്കാരുടെ നിരയ്ക്കായി പ്രാർത്ഥിക്കാൻ കഴിയും. സഹോദരൻ യങ് ബ്രൌണിനും സഹോദരൻ ജാക്ക് മുറയ്ക്കും ഇത് ചില ദിവസങ്ങളുടെ ഓർമ്മ പുതുക്കലാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ പോകാൻ അനുവദിച്ചിട്ട് നിങ്ങൾ കടന്നു വരികയും നാം കാലിഫോർണിയയിലേക്കും അരിസോണ മുഴുവനും ഒരുമിച്ച് മരുഭൂമിയിലൂടെ പോയി രോഗികൾക്കായി പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് നിങ്ങൾക്കറിയാമോ, അന്ന് മരിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ പ്രയാസം മൂലം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് ചെയ്തത് എന്താണ്? രാജ്യത്താകമാനമുള്ള ദേവാലയങ്ങളിൽ ദിവ്യ രോഗസൗഖ്യം കുതിച്ചുയർന്നു. ഇപ്പോൾ പ്രസ്ബിറ്റേറിയൻ പോലും ഉണ്ടായിരിക്കുന്നു. അവർ അത് അവരെ വായടച്ചു. എന്നാൽ ഗോലിയാത്തിനെ കൊല്ലാനായി ദൈവം ആരെയോ അഭിഷേകം ചെയ്തതുപോലെ അത് ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു. അപ്പോൾ മറ്റുള്ളവർക്കും ധൈര്യമുണ്ടായിട്ട് അത് ശരിയാണ് മുന്നോട്ട് ചെന്നു. അത് വീണ്ടും ചെയ്യാനാകും. എന്നാൽ അവനിപ്പോഴും അവന്റെ സ്നേഹത്തെ പ്രാവിൻ ചിറകിലയക്കുന്നു. ക്രൈസ്തവരെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 കൊല്ലങ്ങളിൽ ഞാൻ കണ്ടതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ അലൗകിക കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കാൻ ശ്രമിച്ചാൽ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുതൽ അടുത്ത ശനിയാഴ്ച രാത്രി വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ട് പോലുമില്ല. എന്തെന്നാൽ അത് അസാധ്യമാണെന്ന് തോന്നിച്ചേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഇത് കൃത്യമായും സത്യമാണ്. മഹാനും ശക്തനുമായ യഹോവയുടെ നായകത്വത്തിന് കീഴിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരോടൊപ്പം ഉണ്ടായിരുന്ന അതേ അവൻ, പുതിയ നിയമത്തിലെ സഭയോടൊപ്പം ഉണ്ടായിരുന്നവൻ. അവൻ ഇന്ന് ഇവിടെ ആയിക്കൊണ്ട് തന്റെ നാമത്തിനായി ഒരു മണവാട്ടിയെ ജാതികളിൽ നിന്നും പുറത്തേക്കെടുക്കുന്നു. ഇത് വിശ്വസിക്കൂ. നിങ്ങളങ്ങനെ ചെയ്യില്ല ജനങ്ങളെ. നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് വിശ്വസിക്കൂ. അതാണ് അവൻ നിങ്ങളത് ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലും എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. നാം പ്രതീക്ഷയുടെ കീഴിൽ കാത്തിരിക്കുക മാത്രം ചെയ്യുകയാണ്. ദയവായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവന്റെ ദാസനായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ കൂട്ടായ്മയുമായി ഇടപെടുമ്പോൾ സംഭവിക്കാൻ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ അവിടെ എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ ദാസനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിലും അതിൽ ഒരു അംശം പോലും സംശയിക്കാതെ ഇരുന്നാൽ, അഥവാ പാവമെന്നാൽ എന്നത് സംശയവുമാണ്, അവിശ്വാസമാണ്. അതിലെ ഒരു കണുവെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലിരുന്നാൽ ഇപ്പോൾ തന്നെ അതിനെടുത്തു മാറ്റാനായി പിതാവിനോട് ചോദിക്കൂ. കാണുന്നു കർത്താവേ, പിന്നെ നിങ്ങൾ കലർപ്പില്ലാത്ത വിശ്വാസത്തിൽ വരുമെങ്കിൽ, ഇപ്പോൾ അതാദ്യം നിങ്ങളെ പ്രഹരിക്കാതിടത്തോളം എന്റെ കൈവെപ്പ് നിങ്ങളിൽ ഒരു ഗുണവും ചെയ്യുകയില്ല. അത് വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഭാരം കുറയ്ക്കുകയും നിങ്ങൾ സൗഖ്യപ്പെടുകയും ചെയ്യും. അത് ശരിയാണ്, നിങ്ങൾ സൗഖ്യമായി എന്ന് നിങ്ങൾക്ക് അറിയാനാകും. നോക്കൂ, നിങ്ങൾ അത് വിശ്വസിക്കും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കുമായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ മറ്റേയാളുടെ മേലും വെക്കേണ്ടതാണ്. അങ്ങനെ നാം നിങ്ങളുടെ കൈ ആരുടെ മേലും ആയിരിക്കുന്നോ അവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എന്നാൽ ഞാൻ നിങ്ങളെ ഈ നിലയിലെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളോടൊപ്പം നിരയിലായിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ നിങ്ങളുടെ കൈവച്ചാലും, പ്രിയ ദൈവമേ, ഞാൻ എനിക്ക് ഈ കാര്യങ്ങളെ പറയാനായി മറ്റൊരു രീതി അറിയില്ല കർത്താവേ. സത്യമെന്താണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നു അതിനെ ഞാൻ പറയുന്നു. ഇന്ന് രാത്രികളിൽ ഞാൻ സത്യമാണ് പറയുന്നത് എന്നതിന്റെ സാക്ഷി നീ മാത്രമാണ്. എന്റെ വിശ്വാസം കർത്താവെ ഭാവിയിൽ സംഭവിക്കാനുള്ള എന്റെ സ്വന്തം സൗഖ്യവും, അത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കത് മനസ്സിലായിട്ടില്ല. എന്നാൽ ഞാൻ അത് വിശ്വസിക്കുന്നു. അതിന് ഞാൻ മുകളിൽ നിന്നും അടയാളം സ്വീകരിച്ചിരിക്കുന്നു. അവസാനം ആ ഏഴാമത്തെ പ്രാവ് അവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഏഴാമത്തെ ഇഞ്ച് ആ മൃഗത്തിന്മേൽ ഉടൻ തന്നെ അവസാനിക്കും. അത് കഴിഞ്ഞിരിക്കുന്നു. ദൈവമേ, ഞാൻ നിന്റെ ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളെ അത്രമാത്രം അഭിഷേകം ചെയ്ത് ഞങ്ങൾ ആരുടെ മേലാണോ ഞങ്ങളുടെ കൈകളെ വെക്കുന്നത് അവർക്ക് സൗഖ്യം വരാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് ഞങ്ങളാണ് എന്നതിനാലല്ല, എന്നാൽ അത് നിന്റെ കൽപ്പനകളെ പിൻപറ്റുന്നു എന്നതിനാലാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. അവരുടെ ഹൃദയത്തെ വിശ്വാസത്തിന് വിളനിലമാക്കാൻ സഹായിക്കണമേ. മാത്രമല്ല, ദൈവമഹത്വത്തിനായി ഒരുമിച്ച് ഈ കെട്ടിടത്തിലെ രോഗികളായും പീഡിതരായും ഇരിക്കുന്ന ഓരോരുത്തരെയും, അഥവാ കെട്ടിടത്തിലും രാജ്യത്തുമെമ്പാടും ഇപ്പോൾ ഈ കൽപ്പനകളെ അനുസരിക്കുന്ന ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുന്നിട വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ചോദിക്കുന്നു. ആമേൻ. വിശ്വാസമുള്ളവരായിരിക്കുക. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇത് ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്താനുള്ള നിരയല്ല. നിരാശ, ഭയം, ഇതെന്താണെന്ന് എനിക്കറിയാം. പാവം കുട്ടി, അവൾ പറയുന്നു അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. അതേ കാര്യം തന്നെ എനിക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. മാനസിക പിരിമുറുക്കം, പിരിമുറുക്കം. പ്രിയ ദൈവമേ, ഞാൻ സത്യമാണ് പറയുന്നത് എന്നതിന്റെ സാക്ഷിയായിരിക്കണമേ. ഞാൻ ഈ കുഞ്ഞു സ്ത്രീക്കായി എത്രമാത്രം വിചാരപ്പെടുന്നു. മുകളിൽ നിന്നും ആ വിശ്വാസത്തിന്റെ കിരണത്തെ ഇന്ന് രാത്രിയിൽ അത് അവളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് നീ നിന്റെ വചനത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നും നീ നിന്റെ വചനം കാക്കുന്നു എന്നും അറിയാൻ ഇടവരട്ടെ. എന്റെ സഹോദരിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഈ ഭയം എടുത്തു മാറ്റാൻ ഇടവരട്ടെ. അതിനെ കുറ്റം വിധിച്ചുകൊണ്ട് ഞാൻ നിന്നെ അനുസരിച്ച് ഞാൻ എന്റെ കൈകളെ വയ്ക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അവളിൽ നിന്ന് പുറത്തു വരാൻ ഇടവരട്ടെ. ആമേൻ. ഇപ്പോൾ നോക്കൂ സഹോദരി, ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. കുരിശിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി മുതൽ അത് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് നിരസിച്ചു കളയുക. നോക്കൂ, അത് ഇപ്പോൾ എന്നിലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ വിട്ടുപോകും. സഹോദരി പാമർ, അതെ, നമ്മുടെ സഹോദരി, സഹോദരി പാമർ, അവളുടെ ഭർത്താവ് ജോർജിയ, അതല്ല അൽബാമ, ജോർജിയ, ജോർജിയയിലെ ഒരു ധർമ്മോപദേശിയും എന്റെ ഒരു നല്ല പ്രിയ സ്നേഹിതനുമാണ്. അവൾ കൂടാരത്തിലേക്ക് വരാറുണ്ട്. ഞാൻ കൂടാരത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു യോഗത്തിലെ പ്രസംഗം കേൾക്കാനായി അവർ 1500 മൈലുകൾ വാഹനമോടിച്ചു വരുന്നു. സഹോദരൻ പാമറോ, അതല്ല മകനോ, ഒരിക്കൽ അവരൊരു വളവ് തിരിയുമ്പോൾ അവരുടെ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു നാശമുണ്ടായി. അവൾക്ക് അതിന്റെ ക്ഷതമേറ്റു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ക്രിസ്തുവിൽ ചെറിയ ദാസൻ, യഥാർത്ഥവും വിശ്വസ്തതയുമായ അവന്റെ കുഞ്ഞു ഭാര്യയെയും അങ്ങയുടെ ഈ ദാസനെയും വിടുവിക്കണമേ. ഇവിടെയുള്ള എന്റെ സഹോദരൻ ജാക്ക് മുറയുമായി ഞാൻ എന്റെ കൈകളെ അവളുടെ മേൽ വെക്കുമ്പോൾ നീ അവളെ സൗഖ്യമാക്കി ഗുണപ്പെടുത്തണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലതുകാലിൽ നിങ്ങൾ അവനായിട്ടാണോ നിൽക്കുന്നത്? അവന്റെ കുഞ്ഞുമകൻ വികലാംഗനാണ്. അവന് അവന്റെ വയറിലും പിൻവശത്തും ഒരു വേദനയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ആ തൂവള്ളപ്രാവ് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ ആഴമായി ഇറങ്ങട്ടെ. നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് അപ്രകാരം എന്റെ സഹോദരനും അവന്റെ കുഞ്ഞുമകനുമായി തീരട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതികഠിനമായ തലവേദന, പിന്നെ കാലിലെ വല്ലായ്മ അതവനെ ജോലിയെടുക്കുമ്പോൾ ശല്യം ചെയ്യുന്നു. പ്രിയ ദൈവമേ, ഈ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ മേൽ നിന്റെ സൗഖ്യത്തിന്റെ അനുഗ്രഹങ്ങളെ അനുവദിക്കണമേ. ദൈവത്തിന്റെ ദാസന്മാരായി ഞങ്ങളുടെ കൈകൾ അവന്റെ മേൽ വയ്ക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. അവളുടേത് സ്ത്രീ സഹജമായ ഒരു അസുഖമാണ്. മാത്രമല്ല, അവൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമേ, ഈ ചെറിയ മകളെക്കായി ഞാൻ വിശ്വാസത്തിന്റെ പ്രാർത്ഥന നിനക്കർപ്പിക്കുന്നു. സ്ത്രീ സഹജമായ രോഗം ഇവളെ വിട്ടുപോകാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപൻ ചിറകിന്മേൽ വരാൻ ഇടവരുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. അവന്റെ കണ്ണിൽ വളർച്ചയുണ്ട്, പിന്നെ അവന്റെ പ്രിയ സഖിക്കായും. പ്രിയ ദൈവമേ, നീ മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഈ സഹോദരൻ ചോദിച്ച അപേക്ഷ ഇവന് നൽകണമേ. നിന്റെ വചനത്തിന്റെ അനുസരണത്തിനായി ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വയ്ക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. അവൾക്ക് അവളുടെ ഇടതുവശത്ത് വളർച്ചയാണ്. മാത്രമല്ല, അവളുടെ ശബ്ദവും മോശമായിരിക്കുന്നു. പ്രിയ യേശുവെ, നീ സഹോദരിയെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ വെക്കപ്പെടുമ്പോൾ അവൾക്കുള്ള സൗഖ്യം കടന്നു വരട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. മുന്നോട്ട് പോകൂ സഹോദരി. ഞാൻ നിങ്ങളുടെ വിഷയം കണ്ടു. കാലുകളിൽ നീര്, വൃക്കയും മൂത്രാശയവും ഒരു കണങ്കാലിനും സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു. ഓ പിതാവാ ദൈവമേ, കർത്താവെ, ഈ വിലയേറിയ സഹോദരിയെ സൗഖ്യമാക്കണമേ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവളുടെ മേൽ കൈകളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളത് കേട്ടോ? മൈക്രോഫോണിലൂടെ അത് കേട്ടില്ലേ? അവരുടെ സാക്ഷ്യങ്ങൾ ശ്രോതാക്കൾ കേൾക്കാനായി. അതല്ല, അവർ കടന്നു വരുമ്പോൾ എന്തെങ്കിലും പറയുന്നതായാലും അതാരായാലും, എഞ്ചിനീയർ, നിങ്ങൾ അതിനെ അല്പം കൂടി ഉയർത്തുമോ? നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമേ, ഞങ്ങളുടെ സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമേ, നീ അവളെ സൗഖ്യമാക്കും. ഞങ്ങളിത് ചെയ്യുന്നതിന്റെ കാര്യം നീ ഞങ്ങളോട് കൽപ്പിച്ചതിനാലാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങളെ അനുഗ്രഹിക്കുന്നു സഹോദരി. പ്രിയ ദൈവമേ, നീ ആ സാക്ഷ്യം കേട്ടു. ശത്രു അവളോട് എന്തു ചെയ്തു എന്ന് നീ കേട്ടു. ഈ ശത്രുവിനെ തോൽപ്പിക്കാനായി ഞങ്ങൾ യേശുവിന്റെ നാമത്തിനെടുക്കാൻ ശ്രമിക്കുന്നു. അവൻ മുന്നമേ ചെയ്തു കഴിഞ്ഞു. എന്തെന്നാൽ, തകർന്ന് അടിപ്പിണരുകളേറ്റ പ്രാവ് ദൈവഭവനത്തിലെ നിലത്ത് അത് നിവൃത്തിയായി എന്ന സന്ദേശമായി വീണു കഴിഞ്ഞു. ഇത് അനുവദിക്കണമേ, അത് വിശ്വസിക്കാൻ സഹായിക്കണമേ പിതാവേ, യേശുവിൻ നാമത്തിൽ. പ്രിയ ദൈവമേ, ഈ സഹോദരിയെ നീ സൗഖ്യമാക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾക്കായി അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നും അത് അവളെ സൗഖ്യമാക്കാനായി ദൈവത്തിന്റെ പ്രാവ് ഇന്ന് രാത്രിയിൽ അവൾക്ക് സാക്ഷീകരിക്കാൻ ഇടവരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയ ദൈവമേ, ഇവിടെ നിൽക്കുന്ന എന്റെ സഹോദരന്റെ മേൽ ഞാൻ എന്റെ കൈകളെ വെക്കുന്നു. കർത്താവേ, അവന് ഇവിടെ വരെ വരാനുള്ള വിശ്വാസമുണ്ടായി. ഇപ്പോൾ അവൻ തന്റെ സൗഖ്യം സ്വീകരിച്ച് ഇരിപ്പിടത്തിലേക്ക് പോകാൻ ഇടവരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയ ദൈവമേ, ഞാൻ അവന്റെ മേൽ കൈകളെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം പ്രിയ ദൈവമേ. ദൈവത്തിലെ വിശ്വാസം അത് ഈ സമയത്ത് തന്നെ കുറവില്ലാതിറങ്ങട്ടെ. അബ്രഹാം അവയൊന്നും യാതൊന്നുമില്ലാതിരുന്നിട്ടും അവ ഉണ്ട് എന്ന് വിളിച്ചതുപോലെയാകട്ടെ. എന്തെന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമേ, ശരിയായ തീരുമാനം എടുക്കാനാകുന്നവൻ നീ മാത്രമാണ്. ഈ ചെറുപ്പക്കാരി മഹള ഇതിനായി ചോദിക്കുമ്പോൾ പ്രിയ ദൈവമേ, അവൾ ഇത് സ്വീകരിക്കാനിട വരട്ടെ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമേ, നീ എന്തു ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ അതിന്റെ അനുസരണത്തിനായി ഞാൻ ഞങ്ങളുടെ സഹോദരന്റെ മേൽ എന്റെ കൈകളെ വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പ്രാർത്ഥന നിര കർത്താവെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നതിനെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നും അതേ ദൈവം തന്നെയാണ് നീയെന്ന് ഞങ്ങൾ അറിയുന്നു. ജനങ്ങൾക്ക് അതേ വിധത്തിലുള്ള വിശ്വാസമുണ്ടായിരിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരിയുടെ സൗഖ്യത്തിനായി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമേ, ഇവിടെയുള്ള എന്റെ സഹോദരന്റെ മേൽ ഞാൻ എന്റെ കൈകളെ വെച്ചുകൊണ്ട് അവന്റെ സൗഖ്യത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. പിതാവേ, ഈ ഞങ്ങളുടെ സഹോദരിയെ നിന്റെ മുന്നിലേക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ കൊണ്ടുവരികയും നിന്റെ ശക്തിക്കായി ഒരു സാക്ഷിയായി നിൽക്കുന്നു എന്നതിനായി ഞാൻ എന്റെ കൈകളെ അവളുടെ മേൽ വെക്കുന്നു. നിന്റെ ദർശനത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കുന്നു. നിന്റെ വചനത്തിന്റെ മാത്രമല്ല, നീ ദൈവമാണെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് ഞാൻ എന്റെ കൈകളെ അവളുടെ മേൽ വെച്ച് സൗഖ്യത്തെ ചോദിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമേ, അതേ രീതിയിൽ തന്നെ നിന്റെ ശക്തിയുടെ സാക്ഷിയായിരുന്നുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്റെ മേൽ കൈകളെ വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന് സൗഖ്യത്തെ ചോദിക്കുന്നു. ആമേൻ. എന്താണ് അവൾ പറഞ്ഞു? സൗഖ്യമാക്കുന്നവൻ. അത് പറഞ്ഞു, അവിടെ എവിടെയോ നിന്നുള്ള ഒരു മനുഷ്യൻ, ആർക്കൻസാസിൽ നിന്നോ മറ്റോ ആണ്, ഒരു അന്ധനായിരുന്ന ചെരുപ്പ് കുത്തി അന്ന് രാവിലെ നേരം സൗഖ്യപ്പെട്ടു. ആ കഥ നിങ്ങൾക്കറിയാം, അത് റേഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഞാനൊരു കപട വിശ്വാസിയുടെ ഭാഗമാണ് അഭിനയിച്ചത്. ഞാൻ ചോദിച്ചു, അത് സത്യമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അവൾ പറഞ്ഞു, അതെ സാർ, ഞാൻ ചെയ്യുന്നു. പിന്നെയും ഞാൻ ചോദിച്ചു, അത്തരത്തിലുള്ള എന്തെങ്കിലും ദൈവത്തിന് ഇന്നും ചെയ്യാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, സർ, ഞാൻ ആ മതപരമായ പരിപാടി കണ്ടിരുന്നു. അവൾ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവൾ പറഞ്ഞു, ഞാൻ ആ പരിപാടി കേട്ടിരുന്നു. അന്ന് രാവിലെ നേരം അവിടെ വെച്ച് സൗഖ്യമാക്കപ്പെട്ട മനുഷ്യനെ ആ അന്ധനായിരുന്ന ചെരുപ്പ് കുത്തിയ ഞാൻ കേട്ടു. അവർ അവനെ ആലയത്തു നിന്ന് പുറത്താക്കി കളഞ്ഞു. അയാൾ ഒരു ആലയം മുതൽ മറ്റൊരു ആലയം വരെ അത്രയേറെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. തന്റെ തൊപ്പിയെ ഒരു കമ്പനി മേൽ വെച്ചുകൊണ്ട് അതിനെ ചുറ്റി കലക്കിക്കൊണ്ട് പട്ടണത്തിലുള്ള എല്ലാ ആലയത്തിലേക്കും, അവിടെല്ലാം ഉണ്ടായിരുന്നു, അവിടെല്ലാം ഞാൻ സൗഖ്യപ്പെട്ടു, ഞാൻ സൗഖ്യപ്പെട്ടു എന്ന് വിളിച്ചലറിക്കൊണ്ട് ഓടുകയായിരുന്നു ഒരു അന്ധനായ ചെരുപ്പ് കുത്തി. ഞാൻ ചോദിച്ചു, നീ അത് വിശ്വസിക്കുന്നോ? അപ്പോൾ അവൾ അവിടെ അല്പം നിന്നു. ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, സർ, അവൻ എവിടെയായിരിക്കുന്നുവോ അവിടെ എത്തിക്കാമെങ്കിൽ ഞാൻ എന്റെ അപ്പനെ കണ്ടെത്തും. അപ്പോൾ എനിക്ക് അപ്രകാരമുള്ള അനുഭവമുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ എന്നെയാകാം നിങ്ങൾ നോക്കിയിരിക്കുന്നത്. അവൾ ചോദിച്ചു, കോട്ടിന്റെ മാർമടക്ക് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, നിങ്ങളാണോ ആ സുഖമാക്കുന്നവൻ? ഞാൻ പറഞ്ഞു, അല്ല സഹോദരി, എന്നാൽ ഞാൻ ബ്രദർ ബ്രൺഹാമാണ്. അവൾ പറഞ്ഞു, കരുണയുണ്ടാകണം, ഞാൻ ആ പാവം പിടിച്ച വൃദ്ധ അന്ധയായ ഫാനി ക്രോസ്ബിയെ കുറിച്ച് ചിന്തിച്ചു. മറ്റുള്ളവരെ നീ വിളിക്കുമ്പോൾ എന്നെ കടന്നു പോകരുതേ. നോക്കൂ, അവൻ ഒരുവനെ സൗഖ്യമാക്കി, അവന് അവളെയും സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ എന്റെ കൈ അവളുടെ കണ്ണുകളിൽ വെച്ചു. ഞാൻ പറഞ്ഞു, പ്രിയ യേശുവേ, ഒരു നാൾ ഒരു പഴയ പരുക്കനായ കുരിശുമായി തെരുവിലൂടെ ഉയർന്നും താണും വന്നുകൊണ്ടിരുന്നപ്പോൾ ആ തോളുകളിലൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാരത്താൽ ആ ചെറിയ തളർന്ന ശരീരം അതിനടിയിൽ തളർന്ന് അമർന്നിരുന്നു. കുറേനക്കാരനായ ശീമോൻ എന്നു പേരുള്ള ഒരു നിറക്കാരനായ മനുഷ്യൻ കടന്നു വന്ന് അവന്റെ കുരിശ് ചുമന്നുകൊണ്ട് അവനെ അല്പം സഹായിച്ചു. നീ അത് ഓർക്കുന്നു എന്നത് എനിക്ക് തീർച്ചയാണ് പിതാവേ. അവന്റെ മക്കളിൽപ്പെട്ടവന്ന് ഇവിടെ അന്ധകാരത്താൽ ഇടറി നടക്കുകയാണ്, നീ മനസ്സിലാക്കുന്നു എന്നെനിക്ക് തീർച്ചയാണ്. അവൾ പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണാൻ കഴിയുന്നു. ഓഹ്. ഞാൻ ചോദിച്ചു, നിനക്ക് കാണാൻ കഴിയുന്നോ? അവൾ പറഞ്ഞു, അതെ സർ. ഞാൻ ചോദിച്ചു, ആ വിളക്കുകളെ എണ്ണാമോ? അപ്പോൾ അവൾ അതിനെ എണ്ണി. ഞാൻ ചോദിച്ചു, ഞാൻ ധരിച്ചിരിക്കുന്ന കോട്ടിന്റെ നിറം എന്താണ്? പറഞ്ഞു, നീ ഒരു ചാര നിറമുള്ള കോട്ടാണ് ധരിച്ചിരിക്കുന്നത്, അതിൽ ഒരു മഞ്ഞ നിറമുള്ള ടൈയുമുണ്ട്. അത് ശരിയായിരുന്നു, അവൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഓ, ദൈവം താഴ്മയെ മാനിക്കുന്നു. ഇതിൽ തന്നെ അത് ഉണ്ടാക്കാനിരിക്കുന്നതിലും സംഭവിക്കാനുള്ളതിലെയും സ്നേഹത്തിന്റെ ബൃഹത്തായ ജയമാണ്. പ്രിയ ദൈവമേ, കൃപയുണ്ടായി യേശു ക്രിസ്തു നാമത്തിൽ എന്റെ സഹോദരിയെ സൗഖ്യമാക്കണമേ. ആമേൻ. പ്രിയ ദൈവമേ, ഞാൻ ഈ അശക്തമായ നരച്ചകൈകളെ എടുക്കുമ്പോൾ ഇവിടെ കൂടെ എന്താണ് കടന്നു പോകുന്നത് നിനക്ക് മാത്രമേ അറിയൂ. അന്ന് ശിമിയോൻ ആ അശക്തമായ കൈകളാൽ ചുറ്റിപ്പിടിച്ചതുപോലെ ഉള്ള അതേപോലുള്ള ഒരു കൈയാണ് ഇന്നും എന്റെ കയ്യിലിരിക്കുന്നത്. പ്രിയ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാൽ, കർത്താവേ, ഇപ്പോൾ തിരുവചനം പോലെ നീ അടിയാന സമാധാനത്തോട് വിട്ടയക്കുന്നു. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. കർത്താവേ, അത് ഇവളുടെ മേൽ കടന്നു വരേണ്ട വരട്ടെ. നിന്റെ രക്ഷ അവളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കട്ടെ. ആമേൻ. വിചാരണയിൽ ശ്രീമാൻ അവിശ്വാസം യേശു ക്രിസ്തുവിനെ കുറ്റാരോപണം ചെയ്യുന്നു. നിങ്ങൾ ആ വിചാരണ ഓർക്കുന്നോ? എങ്ങനെയാണ് അവർ ആ അഭിഭാഷകന്മാരും മറ്റുമുണ്ട് ആർക്കു വേണ്ടി നിൽക്കുന്നു? സാത്താനെ കുറ്റാരോപണം ചെയ്യാനായി നമ്മുടെ പക്കൽ പ്രോസിക്യൂഷൻ അഭിഭാഷകനുമുണ്ട്. ആ വിചാരണ എങ്ങനെ കൊണ്ടുവന്നു? അവൻ പറയുന്നു, ഒന്ന് ശ്രീമാൻ സംശയാലു. അവൻ കടന്നു വരുന്നു. അവൻ പറയുന്നു, ഒരു ധർമ്മോപദേശി പറയുന്നത് കേട്ടു, രോഗിയുടെ മേൽ എണ്ണപൂശി പ്രാർത്ഥിക്കുക. ബൈബിൾ അത് പറയുന്നു, എന്റെ മേൽ എണ്ണപൂശി എന്നാൽ സൗഖ്യമായില്ല. മറ്റൊരാൾ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവൻ കുറ്റാരോപണം ഉന്നയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സാക്ഷി മുന്നോട്ട് വന്നപ്പോൾ അത് ഇവിടെയായിരുന്നു. ദൈവം അവരോട് ചോദിക്കുന്നു, പറഞ്ഞു, നിങ്ങളത് ചെയ്തു. അവൻ പറയുന്നു, കൈകൾ എന്റെ മേൽ വെച്ചിട്ട് 6 മാസത്തോളമാകുന്നു. നിന്റെ വചനം ഇങ്ങനെ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എന്റെ മേൽ കൈകളെ വെച്ചത് നിന്റെ അഭിഷേകം പ്രാപിച്ച ഒരുവനാണ്. ഞാൻ അതിൽ നിന്നും ഇതുവരെ മുക്തനായില്ല. ആകയാൽ താങ്കൾ ഒരു കപട കൃത്രിമ വേഷധാരിയാണ്. എന്നാൽ താങ്കളുടെ വചനം അത് എന്തു പറയുന്നു എന്നതിനെ അർത്ഥമാക്കുന്നില്ല. അങ്ങനെ ആ സാക്ഷി കടന്നു വന്നപ്പോൾ ഇതാണ് അതിന്റെ സത്യം. അതായത്, അവന്റെ വചനം സത്യമാണ്. അവൻ എപ്പോൾ ചെയ്യുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കാണുന്നോ? കാണുന്നോ? അങ്ങനെയാണ് അവൻ പറഞ്ഞത്, അവർക്ക് സൗഖ്യമുണ്ടാകും. അതിനാൽ അത് ഒരുപക്ഷെ ഉടനടി നടക്കുന്ന അത്ഭുതമോ? ഇവിടെ അത് സംഭവിച്ചതുപോലെ അതല്ലെങ്കിൽ അത് കർത്താവിന് അനുസരിക്കുന്നത് മാത്രവുമാകാം. അത് ആ വ്യക്തിയിന്മേലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാണുന്നോ? എന്നാൽ ആ വ്യക്തി വിശ്വസിക്കുമെങ്കിൽ അത് എത്ര കാലം എടുക്കും എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവൻ അബ്രഹാമിനോട് പറഞ്ഞത്, നിനക്ക് സാറായിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുകയാണ്. ആ കുഞ്ഞ് 25 വർഷത്തോളം മുളവായില്ല. മഴ ഉണ്ടാകാൻ പോകുന്നു എന്നവൻ നോഹയോട് പറഞ്ഞു. നോഹയ്ക്ക് വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നോഹ ആ പെട്ടകമുണ്ടാക്കി. എന്നാൽ മഴ വരാൻ പോകുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ബൈബിൾ ഇപ്രകാരം പറയുന്നു, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗി രക്ഷിക്കും, ദൈവം അവൻ എഴുന്നേൽപ്പിക്കും. എപ്പോഴാണ്? അവനത് പറഞ്ഞിട്ടില്ല. ദൈവം നീതിമാൻ സത്യവാനാണ്. അവന്റെ വചനം എന്തു പറയുന്നു എന്ന് വായിക്കുക. അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ചെയ്തതും. രോഗികളെ മേൽ കൈവച്ചു. ഇപ്പോൾ അവർ ഓരോരുത്തരും സൗഖ്യപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർ ഓരോരുത്തർക്കും ഉണ്ടാകും, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അതിനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ പീഡിതരായ ജനങ്ങൾക്ക് വേണ്ടിയും വിശ്വസിക്കുക. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥന നിരയിൽ ഞാൻ അറിയുന്ന ഒരു ചെറിയ സ്ത്രീ ഇവിടെയുണ്ട്. അവളുടെ പേരെന്താണ്? ചേമ്പേഴ്സ്. ചേമ്പേഴ്സ്. ആ മഹിള അവൾ പീഡിപ്പിക്കപ്പെടാതിരുന്നു എങ്കിൽ, അതായത് സാധാരണ പോലെ ജീവിച്ചുകൊണ്ടിരുന്നു എങ്കിൽ, അവൾ തീർച്ചയായും ഒരു മനോഹരി സ്ത്രീ ആയിരിക്കുമായിരുന്നു. അവൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നു, വിറയ്ക്കുകയാണ്. സുന്ദരിയും ആ പെൺകുട്ടിയിൽ ഒരു നല്ല ആത്മാവുമുണ്ട്. അവൾ ഇവിടെ ഇങ്ങനെ വിറച്ചും കൊണ്ടിരിക്കുകയാണ്. ഓ, അതെങ്ങനെയാണ് എന്റെ ഹൃദയത്തെ ഭേദിച്ചത്! അത് എങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഒരു ചെറിയ കുഞ്ഞ്, ഒരു മഹിള ഇവിടെ ഇരുന്നു കൊണ്ട് അതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ചെറിയ നാവ് പുറത്തു തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ ചെറിയ ശരീരം പീഡിതമാണ്. അതെന്റെ ചെറിയ ജോസഫ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് എന്റെ കൊച്ചു ചെറുമകൻ പൗലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് പുറകിലായിരിക്കുന്ന റബേക്കയോ അഥവാ സാറയോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ശ്രീമതി സിംസണോ അഥവാ എന്റെ ഭാര്യ മേടയോ ആയിരുന്നെങ്കിലോ? ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ ബില്ലി പോൾ ആയിരുന്നെങ്കിലോ? ഇവിടെ ഇരിക്കുന്ന ഈ പ്രായമുള്ള സ്ത്രീ എന്റെ അമ്മയായിരുന്നെങ്കിലോ? ഓർക്കൂ, ഇത് ആരുടെയോ കുഞ്ഞാണ്, ആരുടെയോ സഹോദരി, ആരുടെയോ മകൾ, ആരുടെയോ മകൻ. കാണുന്നോ? ഞാൻ അവരുടെ സഹോദരനാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. എനിക്ക് എല്ലാമായി ചെയ്യാനാകുന്നത് അവർക്ക് വേണ്ടി എത്രമാത്രം വിശ്വാസം അർപ്പിക്കാനാകും എന്നതാണ്. അത് മാത്രമാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം കാണിച്ചു തന്നാൽ അവരിൽ ഓരോരുത്തരിലും എന്താണ് വിഷയമുള്ളത് എന്ന് അവനെന്നോട് പറയാൻ കഴിയും. എനിക്ക് നിങ്ങളെ അത് തെളിയിച്ചു തരാനാകും. നോക്കൂ, നിങ്ങളതറിയുന്നു. എന്നാൽ അതവരെ സൗഖ്യപ്പെടുത്തില്ല, അതവരെ സൗഖ്യമാക്കുന്നില്ല. ഇല്ല, അത് അവരിലേക്ക് സഹായത്തിനായി എന്തോ ഇടേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഞാൻ പ്രത്യാശിക്കുന്നത് ഇപ്രകാരം എനിക്ക് നിങ്ങളോടൊപ്പം ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിക്കാം. അത് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കില്ല. ഇല്ല, ഇല്ല, ഇല്ല. വീണ്ടും ജനിക്കുന്നതിനാണ് വെള്ളത്തിൽ സ്നാനമേൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രക്തമാണ് വീണ്ടും ജനനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, അല്ല, വെള്ളമല്ല. എന്നാൽ നോക്കൂ, എനിക്ക് സ്നാനം കഴിപ്പിക്കാം, പിന്നെയും സ്നാനപ്പെടുത്താം. നിങ്ങൾ ഒരു ഉണങ്ങിയ പാപിയായി വെള്ളത്തിൽ മുങ്ങുന്നു, നനഞ്ഞ പാപിയായി കരയിലേക്ക് വരുന്നു. നോക്കൂ, നിങ്ങൾ സമ്പൂർണമായും മാനസാന്തരപ്പെടുന്നതുവരെ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. കാണുന്നോ? അവിടെയാണ് ഞാൻ ഉണ്ണസ്കാരുമായി യോജിക്കാത്തത്. സ്നാനമേൽക്കുന്നത് വീണ്ടും ജനിക്കാൻ വേണ്ടിയല്ല. അല്ല, അത് രക്തമാണ് ശുദ്ധീകരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെള്ളമല്ല. കാണുന്നോ? മാനസാന്തരം അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ജലസ്നാനം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കായി താഴേക്ക് പോവുകയാണ്. ഈ ജനങ്ങൾ നിങ്ങൾക്ക് എപ്രകാരമാണോ അവർ എനിക്കും അപ്രകാരം തന്നെയാണ്. ഒരുപക്ഷെ ബന്ധത്തിന്റെ കാര്യത്തിൽ അതിലും അധികമാകാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൈകളെ കോർത്തു പിടിക്കാം. നിങ്ങളുടെ കൈകൾ വിശ്വാസത്തിലും എന്റെ കൈ വിശ്വാസത്തിലും കർത്താവായ യേശുവിന്റെ കൈ ഈ പാവപ്പെട്ട വികലാംഗരായ ജനങ്ങളുടെ മേൽ വെക്കേണ്ടതിന് താഴേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമോ? രോഗികൾക്കായും പീഡിതർക്കായുമുള്ള തൂവാലകൾ യോഗം കഴിഞ്ഞ ഉടൻ തന്നെ അവ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവയ്ക്കായി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കുക. നിങ്ങൾ ചെയ്യുമോ? ദൈവമേ, ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾക്ക് ചെയ്തതെന്താണോ അതിനായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനാ നിലയിലൂടെ കടന്നു വന്ന ഓരോ വ്യക്തിക്കും നീ സൗഖ്യം നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് മുൻകൂട്ടി നന്ദി അർപ്പിക്കുന്നു. പ്രിയ ദൈവമേ, ഞാൻ ഈ തൂവാലകളുടെ മേൽ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കായി അവരുടെ പ്രിയപ്പെട്ടവർ ഈ തൂവാലകളെ കൊണ്ടുവന്നു എന്നിരിക്കാം. ബൈബിളിൽ അവർ പൗലോസിന്റെ ശരീരത്തിൽ നിന്നും അവർ ഉത്തരീയങ്ങളെയും റുമാലുകളെയും എടുത്തു എന്ന് ഞങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ ആ ജനങ്ങൾ അവിടെ നിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ചിരുന്നു. അവർ നിന്നെ തെരുവിൽ വെച്ച് കണ്ടിരുന്നു. അവർ നിന്നെ അവരുടെ യോഗങ്ങളിൽ വെച്ച് കണ്ടിരുന്നു. അവർ നിന്റെ ആത്മാവ് പൗലോസിന്റെ മേലുള്ളതായി കണ്ടിരുന്നു. അത് ആ മനുഷ്യനല്ല എന്നവർ അറിഞ്ഞിരുന്നു. അവന്റെ ജീവിതത്തെ ഭരിച്ചിരുന്നത് നിന്റെ ആത്മാവായിരുന്നു. എന്തെന്നാൽ നീ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ പൗലോസും ചെയ്തതായി ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ കർത്താവേ, ഈ ദിവസത്തെ ജനങ്ങൾ അതേ ദൈവം അവന്റെ ജനങ്ങളിൽ അവന്റെ ആലയത്തിൽ ജീവിക്കുന്നതായി കാണുന്നു. അവർ ഈ തൂവാലകളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയും അവർ അതിനെ അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും. നിന്റേതായ രീതിയിൽ അവർ ഓരോരുത്തരും സൗഖ്യമാകാനായി ഇതിനെ അനുവദിക്കണമേ. ഇതിനെ ഒരു പ്രത്യേക വിധത്തിലോ അഥവാ ഒരു പ്രത്യേക രീതിയിലോ ഇതിന് പ്രത്യേക കാര്യത്തിനായോ ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയോ ചോദിക്കുന്നുള്ളൂ. നിന്റേതായ രീതിയിൽ പിതാവേ അവരെ സൗഖ്യമാക്കണമേ. എന്തെന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ ഈ വിശ്വാസ പ്രാർത്ഥന അതിന്മേൽ ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ വിശ്വാസ ചുറ്റുമായി എനിക്കൊരു അത്ഭുതകരമായ സമയത്തിന്റെ കൂട്ടായ്മ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ലഭിച്ചു. എന്താണ് സംഭവിച്ചതിനെയും ഈ യോഗത്തെയും ഞാൻ എന്റെ ഓർമ്മയിൽ അധികം നാൾ സൂക്ഷിക്കും. സ്നേഹം, സഹകരണം, കൂട്ടായ്മ. ഇപ്പോൾ നാം വീണ്ടും കാണുവോളം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വഴികാട്ടട്ടെ. ഇരുണ്ട് മങ്ങൾ കൂടി വരുമ്പോൾ നക്ഷത്രങ്ങൾ അധികം പ്രകാശിച്ച് വഴികാട്ടാനായി ഉണ്ടാക്കിയവൻ. അവൻ നിങ്ങളുടെ പാതയെ ബേത്ലഹേമിന് നക്ഷത്രത്താൽ നിങ്ങളുടെ ജീവിതത്തെ അവന്റെ വചനത്തിന് മുഴുവൻ സമർപ്പണത്തോടെ ജീവിക്കാൻ വഴികാട്ടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. യേശുവൻ പാദത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടുവോളം. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. ദൈവം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. ഇപ്പോൾ നമുക്ക് എഴുന്നേൽക്കാം. എന്റെ വിശ്വാസം നിന്നെ നോക്കുന്നു. ഞാൻ അതിനെ മാറ്റും. അത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോ ക്ഷമിക്കണം. എന്റെ വിശ്വാസം നിന്നിലേക്ക് നോക്കുന്നു. കാൽവരിയിലെ കുഞ്ഞാടെ, ദിവ്യരക്ഷക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ എന്നെ കേൾക്ക. എന്റെ എല്ലാ പാപത്തെയും ദൂരമാക്ക. ഓ, ഈ ദിവസം മുതൽ അനുവദിക്കൂ. അങ്ങയുടെ വിശുദ്ധ പാത്രമായി ഇപ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരാളിന്റെ കൈ മറ്റേയാൾ പിടിച്ചുകൊടുക്കാം. ഞാൻ ജീവന്റെ നുർഘട കോണിപ്പടിയിലായിരിക്കുമ്പോൾ ദുഃഖം എൻ ചുറ്റിലും പരക്കുമ്പോൾ അങ്ങ് എന്റെ നായകനായിരിക്കണം. അന്ധകാരത്തെ പ്രകാശമാക്കാൻ കൽപ്പന കൊടുക്ക. ദുഃഖത്തിന്റെ കണ്ണീരിനെ തുടച്ചു ദൂരമാക്ക. എന്നെ ഒരിക്കലും അലയാൻ അനുവദിക്കാതെ നിന്റെ പാർശ്വത്തിൽ നിന്നും. ഇപ്പോൾ നന്നായി അനുഭവപ്പെടുന്നു. നിങ്ങൾക്കും അങ്ങനെയല്ലേ? ഒരു തൂവള്ള പ്രാവൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴെ കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഇപ്പോൾ ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴെ കയച്ചു. മുകളിൽ നിന്നൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. ഇത് ഇവിടെ നടന്നു വരുന്ന യോഗത്തിന്റെ അവസാനത്തെ സന്ദേശമാണ്. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴെ കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. നമ്മുടെ തലകളെ വണക്കാം. വീട്ടിലേക്ക് പോകുമ്പോൾ വീലുകൾ ഒരു പാട്ടുമൂളും. ഞാൻ ആശിക്കുന്നു ഇതിങ്ങനെ എഞ്ചിന്റെ ഇരമ്പലും വീലുകളുടെ മൂളലും നിങ്ങൾ ഇങ്ങനെ കേൾക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴെ കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. ദൈവം തന്റെ നിർമ്മല മാധുര്യ സ്നേഹം താഴെ കയച്ചു. മുകളിൽ നിന്നുള്ളൊരു അടയാളം ഒരു പ്രാവിൻ ചിറകിന്മേൽ. നിങ്ങളുടെ തല കുമ്പിട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൊടുക്കുന്നു. സഹോദരൻ നോയൽ.